എന്റെ എളിയ കഴിവനുസരിച്ച് ഈ കേരളത്തിന്റെ പല ഭാഗത്തും പ്രവർത്തനം ഇന്ന് വരെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പഠിച്ച് മനസ്സിലാക്കിയ ധാരാളം ഖുർആനിക സത്യങ്ങൾ നമ്മുടെ സമുദായത്തിനിടയിൽ പ്രചരിപ്പിക്കാൻ, സമുദായത്തെ ബോധ്യപ്പെടുത്താൻ എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ ത്യാഗങ്ങളും ഞാൻ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് കുറേയൊക്കെ നിങ്ങൾക്കും അനുഭവമുള്ള യാഥാർത്ഥ്യമാണ്. അതിന്റെയൊക്കെ ഫലമായിട്ടെന്ന് വേണം പറയാൻ, കേരളത്തിലെ ബുദ്ധിജീവികളിൽപ്പെട്ട നല്ല വിഭാഗം ആളുകൾ ഈ പ്രസ്ഥാനത്തെ സഹായിക്കാൻ വേണ്ടി മുമ്പ് വളരെ അപൂർവമായിരുന്നെങ്കിലും ഇപ്പോൾ കുറെ കൂടുതലായി മാന്യന്മാരായ പല വ്യക്തികളും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരങ്ങനെ ഈ പ്രസ്ഥാനത്തെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വരാനുണ്ടായ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഖുർആനെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനുള്ള ആശയും ആഗ്രഹവും അവർക്കുണ്ടായതാണ് കാരണം. അത് ഞാൻ എടുത്ത് പറയുന്നത്, സാധാരണ എന്റെ സ്റ്റേജിൽ കാളികാവിൽ തന്നെ ഞാൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ലാത്ത, സന്ദർഭമുണ്ടായിട്ടില്ലാത്ത ചില വ്യക്തികളെ ഇന്നിവിടെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അത്തരം ചില വ്യക്തികൾ ഈ പ്രസ്ഥാനത്തോട് സഹകരിക്കാൻ വേണ്ടി കൂടിച്ചേർന്നു എന്നുള്ളതിനെ സംബന്ധിച്ചും നമ്മൾ മനസ്സിലാക്കുന്നത് നന്ന്. ഇവിടെ ഇപ്പോൾ ഉദ്ഘാടനത്തിന് ഇവിടുത്തെ ആദർശ ബന്ധുക്കൾ ക്ഷണിച്ച ഒരു മാന്യ വ്യക്തി നിങ്ങളോടിപ്പോൾ സംസാരിച്ചു. എഞ്ചിനീയർ കെ വി വീരാംകുട്ടി സാഹിബ് എന്ന് പറയുന്ന അദ്ദേഹമാണ് നമ്മുടെ ഈ ഓഫീസും ലൈബ്രറിയും ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം എങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ടു എന്നതിനെക്കുറിച്ച് രണ്ടു വാക്ക് എനിക്ക് പറയാൻ സന്ദർഭമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം ഒരു വെറും എഞ്ചിനീയർ മാത്രമല്ല, ഖുർആൻ പണ്ഡിതനെ എന്ന് പറയാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല, ഖുർആൻ വിദ്യാർത്ഥിയാണെന്നേ അദ്ദേഹം പറയുന്നുള്ളൂ. ആയിക്കൊള്ളട്ടെ, അദ്ദേഹത്തിന്റെ ഇഷ്ടം പോലെ തന്നെ നമുക്ക് പറയാം. ഏതായിരുന്നാലും ഖുർആൻ മുഴുവൻ പഠിച്ച പണ്ഡിതന്മാരെ ആരും ഉണ്ടാവൂലെന്ന്, അതുകൊണ്ടാണ് അദ്ദേഹം പറയാൻ ഇഷ്ടപ്പെടാത്തത്. അതാർക്കും അവകാശപ്പെടാനും പാടില്ല. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്കോ രണ്ടാൾക്കോ ഒരു യുഗക്കാർക്കോ പഠിച്ചു തീർക്കാവുന്ന ഒരു മനുഷ്യകൃതിയല്ലോ, അത് അള്ളാഹുവിന്റേതായ മഹത്താ ഒരു ഗ്രന്ഥമല്ലേ. അത് കാലങ്ങൾ യുഗങ്ങൾ പഴങ്ങുന്തോറും വളരെയധികം യാഥാർത്ഥ്യങ്ങൾ, സത്യങ്ങൾ അതിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കും. സഹാബികളുടെ കാലത്തോ താബികളുടെ കാലത്തോ താബിഉ താബികളുടെ കാലത്തോ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത, നബിയെ ഒഴിവാക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പ്രത്യേകം മനസ്സിലാക്കണം. നബിയുടെ ശേഷമുള്ള നബിയുടെ അനുയായികളായ ഉമ്മത്തുകളായ സമുദായമായ മുസ്ലിങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെയുള്ള മുസ്ലിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത പല സത്യങ്ങളും ഇനിയും ഖുർആനിൽ നിന്ന് വരാൻ പുറത്തു വരാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ഇല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ ഖുർആനിൽ നിന്ന് ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണോ? അല്ല, ഖുർആനിൽ നിന്ന് നമ്മൾക്ക് ഓരോ കാലഘട്ടക്കാർക്കും മനസ്സിലാക്കേണ്ടതൊക്കെ മനസ്സിലാക്കാനുള്ള സംവിധാനത്തോടുകൂടിയാണ് ഖുർആൻ ക്രോഡീകരിച്ച് അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്കാർക്കും മനസ്സിലാവാത്ത കുറെ സത്യങ്ങൾ പിൽക്കാലക്കാർക്ക് ഉപയോഗപ്രദമാക്കേണ്ട, ഫലവത്തായിത്തീരുന്ന കുറെ യാഥാർത്ഥ്യങ്ങൾ ഖുർആനിൽ നിന്ന് ഇനിയും പുറത്തു വന്നുകൂടായികയില്ല. അത്രയും മഹത്തായ ഒരു അമാനുഷിക ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ നമ്മൾ വിശ്വസിക്കുകയും വേണം. ആ നിലക്ക് ഖുർആന്റെ മഹത്വത്തെ സംബന്ധിച്ച് വിശ്വസിക്കാനും ചിന്തിക്കാനും അവസരം കിട്ടിയ അദ്ദേഹം ഖുർആൻ പഠിക്കാൻ ശ്രമിച്ചു. എഞ്ചിനീയർ ഭാഗം പഠിച്ചതുകൊണ്ട് ഖുർആൻ പഠിച്ചുകൂടാന്നില്ലല്ലോ. ഖുർആനും അതാണെങ്കിലോ ഇംഗ്ലീഷിലോ ഉറുദുവിലോ മലയാളത്തിൽ 100 ചില്ലറം ഭാഷകളിൽ പരിഭാഷപ്പെടുത്തി കഴിഞ്ഞൊരു ഗ്രന്ഥമാണ് മഹത്തായ ഖുർആൻ. ഇംഗ്ലീഷിലുള്ളതും മലയാളത്തിലുള്ളതും ധാരാളം വായിക്കാൻ കിട്ടുന്നുണ്ട്. അതൊക്കെ വായിക്കാൻ അതറിയുന്നവർക്കൊക്കെ കഴിയും. അതേപോലെ ആ രണ്ട് ഭാഷയിലുള്ളത്, കുറച്ചൊക്കെ അറബി ഭാഷയിലുള്ളതും വായിക്കാൻ 10-17 കൊല്ലം അറബിയിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ ഖുർആനെ സംബന്ധിച്ചൊന്ന് പഠിച്ചാൽ തർക്കടില്ല എന്നല്ല, പഠിക്കണം എന്ന നിർബന്ധത്തിൽ ഖുർആൻ പഠിക്കാൻ ഒരുങ്ങിയതാണ്. അങ്ങനെ കേരളത്തിൽ വന്നു നോക്കുമ്പോൾ അദ്ദേഹം പഠിച്ചു വെച്ച കുറെ യാഥാർത്ഥ്യങ്ങൾ, ഖുർആനിൽ നിന്ന് ഉരുത്തിരിഞ്ഞു കിട്ടുന്ന കുറെ സത്യങ്ങൾ, അത് ഇവിടെ ആരെങ്കിലും പണ്ഡിതന്മാർ പറയുന്നുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷിച്ച കൂട്ടത്തിൽ യാദൃച്ഛികമായി ഞാനുമായി ബന്ധപ്പെട്ടു. അതായത് എന്റെ ഒരു ഗ്രന്ഥം അദ്ദേഹം വായിക്കാൻ ഇടയായി. പ്രമാണയോഗ്യമായ ഹദീസ് എന്ന ഗ്രന്ഥമാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് കയ്യിൽ കിട്ടിയത് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു ആദ്യം കണ്ട സന്ദർഭത്തിൽ തന്നെ. അത് വായിച്ചു നോക്കുമ്പോൾ ഹദീസും ഖുർആനും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം എന്നെ കൊണ്ട് കഴിയുന്ന മതിലിൽ സമർത്ഥിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. പറഞ്ഞു നോക്കുമ്പോൾ മുമ്പ് ചിന്തിച്ചു വെച്ച കുറെ യാഥാർത്ഥ്യങ്ങളോട് യോജിക്കുന്നുണ്ടല്ലോ. ഖുർആനിക സത്യങ്ങൾ പലതും ബോധ്യപ്പെട്ടത് അതിനും കാണുന്നുണ്ടല്ലോ. ഹദീസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പൊള്ളത്തരങ്ങളും വേണ്ടാത്തരങ്ങളും വൃത്തികേടുകളും അശാസ്ത്രീയതകളും ഒക്കെ അതും കുറെ എടുത്ത് പറയുന്നുണ്ടല്ലോ. എന്നാൽ ഈ വ്യക്തിയുമായി ഒന്ന് ബന്ധപ്പെട്ടാൽ എന്തൊക്കെ വിഷയം ചിന്തിച്ചിട്ടുണ്ട്, ഇനി എന്തെല്ലാം ചിന്തിക്കാൻ പോകുന്നു, ഏതെല്ലാം ഗ്രന്ഥങ്ങൾ ഇറക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഇറക്കിയത് എന്തൊക്കെയുണ്ട് എന്നൊക്കെ അന്വേഷിക്കണമെന്ന നിർബന്ധത്തിലാണ് അദ്ദേഹവും ഞാനുമായി പരിചയപ്പെടുന്നത്. പരിചയപ്പെട്ടതിന് ശേഷം ചുരുക്കി പറയാം, അതിൽ കഥയായിട്ട് പറയാൻ ഉദ്ദേശിച്ചതല്ല. പക്ഷേ ഇപ്പോൾ ഒരു എഞ്ചിനീയറെ കാണാനുണ്ട്, കുറച്ചു കഴിഞ്ഞാൽ ഒരു ഡോക്ടറെയും കണ്ടെന്ന് വരും, കുറച്ചു കഴിഞ്ഞാൽ വക്കീലന്മാരെയും കണ്ടെന്ന് വരും, കുറച്ചു കഴിഞ്ഞാൽ ജഡ്ജിമാരും സ്റ്റേജിൽ വന്നെന്ന് വരും. എങ്ങനെയാണ് ഇവർക്കൊക്കെ വരാനുള്ള പ്രചോദനം, എവിടെ നിന്ന് കിട്ടുന്നു എന്നതിനെ സംബന്ധിച്ച് പറയേണ്ടി വന്നൊരു സന്ദർഭമായതുകൊണ്ട് പറയാം. അപ്പോൾ ഖുർആൻ കഴിയുന്നത്ര പഠിച്ചുകൊണ്ട് കിട്ടിയ സത്യങ്ങൾ പുറത്തിറക്കിയപ്പോൾ അത് ഖുർആൻ പഠിക്കുന്ന ആൾക്കാരുടെ ശ്രദ്ധയിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാപ്പോ സംഭവം. അപ്പോൾ അവർക്ക് തോന്നി ഇത് വേറെയും ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്, ഖുർആൻ പഠിച്ചാൽ ഇത്തരം കാര്യങ്ങളൊക്കെ ധൈര്യമായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയും, അത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും പ്രായോഗികമാക്കേണ്ടതാണ്, അത് തീർച്ചയായിട്ടും ഒരു പ്രാസ്ഥാനിക രൂപത്തിൽ പ്രചരണം നടത്തണം എന്നൊക്കെയുള്ള നിർബന്ധം എന്നെപ്പോലെ അത്തരം മാന്യ വ്യക്തികൾക്കും തോന്നിയപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കൂടുകയാണ്. ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. എന്നല്ലാതെ ഞാനെന്തോ ഒന്ന് എഴുതി പറഞ്ഞു അങ്ങനെ അത്ഭുതകരമായ അല്ലെങ്കിൽ കുറച്ച് ആദായമുള്ള ആശ്വാസമുള്ള കുറെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അതിൽ കൂടി ഓടിച്ചാടി വരുന്ന വ്യക്തികളാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റേജിൽ കാണുന്നവർ എന്ന് നിങ്ങൾ ധരിക്കരുത്. അതിനാണ് ഞാൻ എത്രത്തോളം പറയുന്നത്. കാര്യം മനസ്സിലാക്കിയിട്ട്, മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും പഠിച്ച് മനസ്സിലാക്കിയിട്ട് എന്താണ് ഖുർആനുള്ളതെങ്കിൽ അത് തന്നെ ഈ സമൂഹത്തിൽ പ്രചരിക്കണം, സമൂഹത്തെ ബോധ്യപ്പെടുത്തണം എന്ന നിർബന്ധത്തോടുകൂടി. അത് ഒരാൾക്കോ രണ്ടാൾക്കോ കഴിഞ്ഞെന്ന് വരണമെന്നില്ല, അഞ്ചോ പത്തോ ആൾ ചിന്തിച്ചാൽ അത് പൂർത്തിയായിക്കൊള്ളുന്നില്ല. പക്ഷേ ഒന്നോ രണ്ടോ ആൾ ചിന്തിച്ചത്, പിന്നെ പത്താൾ ചിന്തിച്ചത്, പിന്നെ ഇരുപതാൾ ചിന്തിച്ചത് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കണം, അത് സമുദായത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെ ബോധ്യപ്പെടുത്തുമ്പോൾ സമുദായമാകുന്ന സാധാരണക്കാരാകുന്ന നമ്മൾക്കെല്ലാവർക്കും മനസ്സിലാവും ഇതൊക്കെ കേട്ടുകൊണ്ടൊരു വർഗം ഇവിടെ നോക്കി നിൽക്കുന്നുണ്ടല്ലോ. ഇസ്ലാമിൽ ഇസ്ലാംകാരം അഞ്ചല്ല പത്തുണ്ട് എന്ന് അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിനെതിരെ ഒരു അക്ഷരം എഴുതാതെ മറുപടി പറയാതെ ആയിരക്കണക്കിൽ പണ്ഡിതന്മാർ ഈ കേരളത്തിൽ ഇതെല്ലാം കൺമീഴ്ച്ച് നിന്നുകൊണ്ട് നോക്കി കാണുന്നുണ്ടല്ലോ, അവർ കേൾക്കുന്നുണ്ടല്ലോ, അവർ അറിയുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാനും അന്വേഷിക്കാനും അവസരമുണ്ടായിട്ടില്ല. അങ്ങനെ ഓരോ കാര്യത്തിലും ഇപ്പോൾ ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഒന്നാമത്തെ ഇസ്ലാം കാര്യമായിട്ട് ആദ്യമായിട്ട് ഖുർആനിൽ നമ്മൾ ഖുർആൻ പഠിച്ചവരൊക്കെ മുമ്പേ മനസ്സിലാക്കിയത് തന്നെയാണ്, നമ്മളാരും അറിഞ്ഞിട്ടില്ല എന്നല്ല പറയുന്നത്. ഞാനും സാധാരണ പറയാറുണ്ട് അത് സംബന്ധമായിട്ട് ബുക്കിറക്കിയിട്ടുണ്ട്, അത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. ഖുർആനിൽ ആദ്യമായിട്ട് അവതരിച്ചത് അക്ഷരാഭ്യാസത്തെ സംബന്ധിച്ചാണ്. അക്ഷരാഭ്യാസമാണ് അള്ളാഹു നമ്മളോട് ഏൽപ്പിച്ച ഒന്നാമത്തെ കാര്യം. അത് വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് അത് കൽപ്പിച്ചിട്ടുള്ളത് എന്നൊക്കെ ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചല്ലോ. അത് യഥാർത്ഥത്തിൽ മുമ്പ് കാലങ്ങളിൽ നമ്മുടെ സമുദായത്തെ പഠിപ്പിക്കാൻ ആരെങ്കിലും വന്നിരുന്നോ, ഏതെങ്കിലും മദ്ഹബിൽ എഴുതി വച്ചിട്ടുണ്ടോ നാലാലൊരു മദ്ഹബ് സ്വീകരിക്കണം എന്നെങ്കിലേ മുസ്ലിമാവുള്ളൂ, ശരിയായ സുന്നത്ത് ജമാഅത്തുകാരനാവുകയുള്ളൂ, സ്വർഗം കിട്ടണമെങ്കിൽ നാലാലൊരു മദ്ഹബിൽ കൂടി ജീവിച്ച് മരിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാരുടെ കിതാബുകളിൽ അള്ളാഹു ആദ്യം അവതരിപ്പിച്ച ഈ അക്ഷരാഭ്യാസത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരക്ഷരം എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നാല് മദ്ഹബിലും അത് എഴുതി വെച്ചിട്ടില്ല. എന്താണതിന് കാരണം? അവരെ നമ്മളിവിടെ ആദ്യം ഞാൻ ഉദ്ധരിച്ചു വെച്ച എല്ലാവരും ഉദ്ധരിച്ച ഈ ഇഖ്റഅ ബിസ്മി അവർ കണ്ടിട്ടില്ലേ? ഇത് ആദ്യത്തെ ആയത്താണെന്ന് അവർ സമ്മതിക്കുന്നില്ലേ? അവരുടെ ഇടയിൽ വല്ല തർക്കവും ഇന്ന് വരെ ആ വിഷയത്തിനുണ്ടോ? അവിടെ തർക്കിക്കാൻ അവകാശമുണ്ടോ? നിരക്ഷര കുക്ഷികളായ ഒരു സമൂഹത്തിലേക്ക് ഒരു പ്രവാചകനെ അയക്കുമ്പോൾ ആദ്യമായിട്ട് ആ പ്രവാചകൻ പറയേണ്ട വിഷയം ഏതാണെന്ന് ബുദ്ധിയുള്ളവർക്ക് പോലും ചിന്തിച്ച് പഠിക്കാവുന്ന കാര്യമല്ലേ? അത് അങ്ങനെ തന്നെ അവർ സമ്മതിക്കുകയും ചെയ്തു. ആദ്യം ഇറങ്ങി ആയത്ത് നമസ്കാരത്തെ സംബന്ധിച്ചല്ല, നോമ്പിനെ സംബന്ധിച്ചല്ല, ഹജ്ജിനെ സംബന്ധിച്ചല്ല, ഈമാങ്കാരത്തെ പറ്റിയല്ല, വെറും ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറയുന്ന മുദ്രാവാക്യം അതുപോലും പറയണമെന്നല്ല ആദ്യത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത്. ഇഖ്റഉ ബിസ്മി, അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കാൻ പഠിച്ചുകൊണ്ട് വായിക്കൂന്ന പറഞ്ഞത്. വായിക്കാൻ പഠിച്ചിട്ട് വായനാണ്ട് ആരംഭിക്ക്, എന്നിട്ട് മതി ലാ ഇലാഹ ഇല്ലല്ലാഹ്. വായിക്കാൻ പഠിച്ചിട്ട് വായനാണ്ട് ആരംഭിക്ക്, എന്നിട്ട് മതി ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്? ഒരക്ഷരം അറിയാത്ത സമൂഹത്തിൽ എന്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്? ഒന്നും മനസ്സിലാവുകയില്ല. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നതിന്റെ അർത്ഥവും സാരവും വ്യാഖ്യാനവും ഒക്കെ മനസ്സിലാവണമെങ്കിൽ അക്ഷരം പഠിച്ച ഒരുത്തനെങ്കിലും ആ സമൂഹത്തിൽ വേണം. നമ്മൾ കുറെ ആൾക്കാർ, ഭൂരിഭാഗം ആൾക്കാർ അക്ഷരം പഠിക്കാത്തവരായിരുന്നു, ഇപ്പോഴും അക്ഷര അഭ്യാസം ഇല്ലാത്ത കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരറിഞ്ഞപ്പോ മുസ്ലിം ആവൂലേ എന്നൊന്നും ചിന്തിക്കണ്ട. ഒരാളെങ്കിലും അക്ഷരം പഠിച്ചവനില്ലാതെ ഈ വക കാര്യങ്ങൾ ഷഹാദത്ത് മുതൽക്ക് ഒരു സമുദായത്തോട് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് നബിയോട് ആദ്യമായിട്ട് അള്ളാഹു പറഞ്ഞു, നീ വായിക്കാൻ പഠിക്ക. ആദ്യമായിട്ട് വായിക്കാൻ പഠിച്ചിട്ട് പിന്നെ അവിടെ നാട് നമുക്ക് തുടങ്ങാം ഇസ്ലാംകാരും നീമാങ്കാരും ഖുർആനൊക്കെ പിന്നെ അങ്ങോട്ട് തുടങ്ങാന്നാണ് അള്ളാഹു സൂചിപ്പിച്ചത്. അതുകൊണ്ടാണ് വായിക്കൂ, വീണ്ടും വായിക്കൂ. ഒരേ അവസരത്തിൽ ഒരു വിഷയം, ഒരു വിഷയത്തെ സംബന്ധിച്ച് അള്ളാഹു ഒരേ അവസരത്തിൽ ഇരട്ടയായിക്കൊണ്ടുള്ള വിധിവാക്യം ആവർത്തിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞ ഏക സ്ഥലമാണ് അക്ഷരാഭ്യാസത്തെ സംബന്ധിച്ച് പറഞ്ഞ സ്ഥലമെന്ന് നമ്മൾ ഓർക്കണം. ഇഖ്റഉ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇഖ്റഉ റബ്ബുക അൽഅക്രമു അല്ലദീ അല്ലമ ബിൽ ഖലം. ഇഖ്റഉ ഇഖ്റഉ രണ്ടു പ്രാവശ്യം കേട്ടില്ലേ നിങ്ങൾ? രണ്ടു പ്രാവശ്യം ഒരേ അവസരത്തിൽ ഇറങ്ങിയ ആയത്തിൽ ഒരു വിധിവാക്യം രണ്ടു പ്രാവശ്യം പറഞ്ഞ ഒരൊറ്റ സംഭവവും ഖുർആനിൽ വരെയില്ല അക്ഷരാഭ്യാസമല്ലാതെ. ഇത്രയും ഗൗരവമുള്ള ആ അക്ഷരാഭ്യാസത്തെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു, വറബ്ബുക അൽഅക്രമുല്ലദീ അല്ലമ ബിൽ ഖലം, പേനാഭ്യാസം പഠിപ്പിച്ച നിന്റെ നാഥനാണ് അത്യുദാരമതിയായ മഹാൻ. വറബ്ബുക അൽഅക്രം, നിന്റെ നാഥൻ അൽഅക്രം അത്യുദാരമതിയാണ്. എന്തുകൊണ്ടാണ് അത്യുദാരമതിയായത്? അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചു എന്നതാണ് അതിന് കാരണം എന്ന് സാഹിത്യം പഠിച്ചവർക്കറിയാം. അതിന് വ്യാഖ്യാനം അങ്ങനെ അറബി സാഹിത്യം പഠിച്ചവർക്കറിയാം. അത്യുദാരൻ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അവിടെ കൂട്ടിച്ചേർക്കുന്ന വിശേഷണം എന്താണ്? പേനാഭ്യാസം പഠിപ്പിച്ചു എന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത്യുദാരനായത് എന്നാണ് അതിന്റെ വ്യാഖ്യാനം. ഇങ്ങനത്തെ ഒരു പദപ്രയോഗം ഖുർആനിൽ ഇവിടെയല്ലാതെ ഒരൊറ്റ സ്ഥലത്തും അല്ലാഹു ഉപയോഗിച്ചിട്ടില്ല. നമസ്കാരം പഠിപ്പിച്ചു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ മൊത്തത്തിൽ പഠിപ്പിച്ചത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പല ഹിക്മത്തുകളും തത്വജ്ഞാനങ്ങളും പലതും പഠിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്, പല അഭ്യാസങ്ങളും പഠിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അക്ഷരാഭ്യാസം പഠിപ്പിച്ച് ഒരൊറ്റ സ്ഥലത്തല്ലാതെ അൽഅക്രം എന്ന പദപ്രയോഗം അള്ളാഹു പ്രയോഗിച്ചിട്ടില്ല. ഇത്രയും മഹത്തായ ഒരു വിഷയത്തെ സംബന്ധിച്ച് അള്ളാഹു ഇത്രയും വർണ്ണിച്ച് പ്രാധാന്യത്തോടുകൂടി എടുത്തു പറഞ്ഞ ഇങ്ങനത്തെ ഒരു വിഷയത്തെ സംബന്ധിച്ച് നാല് മദ്ഹബിന്റെ ഒരൊറ്റ കിതാബിലും എഴുതിയാന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? എന്താണ് അതിന്റെ അർത്ഥം? ഈ അക്ഷരാഭ്യാസത്തെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് അവർ വിലവെച്ചില്ല എന്നല്ലേ? അവർക്കത് ഇസ്ലാം കാര്യത്തിലെണ്ണാൻ മനസ്സുണ്ടായോ? ഏതെങ്കിലും ഈ നാല് ഇമാമിങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ഇമാം അബൂഹനീഫ ഒഴിച്ച് ഇത് ഇസ്ലാം കാര്യത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞോ? അബൂഹനീഫ പറഞ്ഞത് ചുട്ടുകരിച്ചില്ലേ? അദ്ദേഹമാണ് ഖുർആൻ പഠിച്ചൊരു പണ്ഡിതനുണ്ടായിരുന്നത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഖുർആൻ നമ്മൾക്ക് അവതരിച്ച് കിട്ടിയതിന്റെ തുടക്കത്തിൽ തന്നെ പൂഴ്ചിവെപ്പും ആരംഭിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പൂഴ്ചിവെപ്പും കളവും വഞ്ചനയും ഒപ്പം ആരംഭിച്ചു. ഖുർആൻ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഇതാ ആ കിതാബ്, അള്ളാഹു പഠിപ്പിക്കുന്ന, അള്ളാഹു വാഗ്ദത്തം ചെയ്ത, അള്ളാഹു മാർഗദർശനമായിട്ട് ആക്കുമെന്ന് മുൻകൂട്ടി അറിയിച്ച ആ കിതാബ്, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, അതിതാ, ഇതിലൊന്നും യാതൊരു സംശയമാർക്കും വേണ്ട. വളരെ സത്യസമ്പൂർണമായ കിതാബാണത്, ഗ്രന്ഥമാണത്. ഹുദൽ ലിൽ മുത്തഖീൻ, നിയമം സൂക്ഷിക്കാൻ തയ്യാറുള്ള ജനങ്ങൾക്ക് മാർഗദർശനമായിക്കൊണ്ടാണ് അത് അഖിലവും അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ ആ ഖുർആന്റെ ആദ്യഘട്ടത്തിൽ അവതരിച്ച അഞ്ച് സൂക്തങ്ങളിൽ രണ്ടെണ്ണം കട്ടുകൊണ്ട് പൂഴ്ത്തിവെച്ചുകൊണ്ടാണ് ഖുർആന്റെ വ്യാഖ്യാന ഗ്രന്ഥമായി ലോകത്ത് ആദ്യമായിട്ട് നെയ്തുണ്ടാക്കിയ ബുഖാരി ഇവിടെ പ്രബോധനം ചെയ്യപ്പെട്ട് ഉടലെടുത്തത് എന്ന് പറഞ്ഞാൽ ഇത് ന്യായമാണോ അന്യായമാണോ എന്ന് ചിന്തിക്കാനുള്ള അവകാശം നമുക്കില്ലേ എന്ന ചോദ്യം. ഖുർആന്റെ വ്യാഖ്യാനമായിട്ട് അഞ്ചാമത്തിന് വ്യാഖ്യാനം എഴുതാൻ വേണ്ടിയിട്ട് അത് ഉദ്ധരിച്ചപ്പോഴേക്ക് അതിൽ നിന്ന് രണ്ടാമത്തെ തട്ടിയിട്ട് ദുർവ്യാഖ്യാനം നടത്തിയ ബുഖാരി നമ്മളുടെ മുമ്പിലുണ്ട്. എന്തുകൊണ്ടത് അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കാനുള്ള അവകാശം മുസ്ലിങ്ങളായ ഓരോരുത്തർക്കുമുണ്ട്, ഓരോ ആണിനും പെണ്ണിനുമുണ്ട്. എന്താ ബുഖാരി ആദ്യത്തെ ഖുർആനിൽ ആദ്യമായിട്ട് അവതരിച്ച അഞ്ചാത്തുകളെ സംബന്ധിച്ച് ബുഖാരി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ചെയ്തത് ഇവിടെ കാണിച്ചു തരാനുണ്ട്, അച്ചടിച്ചതുണ്ട്. എന്താണ് അതിൽ ചെയ്തത്? അല്ലമബിൽ കലം അല്ലമല്ലിൻസാനം ആലം മേലം എന്ന് പറയുന്ന രണ്ടാത്തും തട്ടി. വേദാഭ്യാസമാണ് ഏറ്റവും മഹത്തരമായ, ഏറ്റവും വലിയ ഔദാര്യം, അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ ഔദാര്യം പേനാഭ്യാസം മനുഷ്യ സമൂഹത്തിന് പഠിപ്പിച്ചു എന്നതാണെന്ന് പറയുന്ന ആ ഭാഗം ബുഖാരി 1200 കൊല്ലം മുമ്പ് അയാളുടെ ഒന്നാമത്തെ പേജിൽ നിന്ന് തട്ടിക്കളഞ്ഞു. ഇന്ന് വരെ ആ 10-ാമത്തെ വരിയിൽ അത് എഴുതി ചേർത്തിട്ടില്ല, ആരും എഴുതി ചേർത്തിട്ടില്ല. എന്താ കാരണം? എന്തുകൊണ്ട് എഴുതി ചേർത്തില്ല? ഇവിടെ രണ്ടാത്ത് വിട്ടുപോയിട്ടുണ്ട്. ഈ ആത്ത് വിട്ടുകളയാൻ പറ്റിയതല്ല. മുസ്ലിം സമുദായത്തെ അക്ഷരാഭ്യാസം പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ആദ്യമായിട്ട് അവതരിപ്പിച്ച ആയത്താണ്. ഇതോടെ പൂഴ്ത്തിവെക്കാൻ പറ്റിയതല്ല. ബുഖാരി എന്തുകൊണ്ട് പൂഴ്ത്തിവെച്ചു എന്ന് ഏതെങ്കിലും ഒരു വ്യാഖ്യാതാവോ ഏതെങ്കിലും ഒരു വിമർശകനോ ഏതെങ്കിലും ഒരു പണ്ഡിതനോ ചോദ്യം ചെയ്തോ? എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല? അതിനുശേഷമായിട്ടാണ് എഴുതി വെച്ചത്. എന്താണ് ഇഖ്റജ് എന്ന് പറഞ്ഞപ്പോഴേക്ക് തന്നെ നബി ആക്കാര്യത്തിൽ നിന്ന് ഒഴിവായിരിക്കുന്നു. മാനബിക്കാരിയൻ അള്ളാഹു ആദ്യമായിട്ട് ഇഖ്റജ് ബിസ്മി ഇറക്കിയപ്പോൾ തന്നെ അള്ളാഹു നബിയോട്, ജിബ്രീലിനോട് നബി പറഞ്ഞ ഉത്തരം എന്താണ്? മാനബിക്കാരിയൻ, ഞാൻ വായനക്കാരനല്ല, കാള് മാറിപ്പോയി, എന്നോട് വായിക്കാൻ പഠിക്കാൻ പറയാനൊന്നും വരാൻ നിങ്ങൾക്ക് അർഹതല്ല. സ്ഥാനത്താണ് നിങ്ങൾ വന്നത്, ഞാൻ വായനക്കാരനല്ല എന്ന് പറയുന്നത് ധിക്കാരമല്ലേ? ഇത്രയും ധിക്കാരപരമായ മറുപടിയാണ് അള്ളാഹുവിൽ നിന്ന് ആദ്യഘട്ടത്തിൽ തന്നെ അവതരിച്ച സന്ദേശത്തിന്റെ മറുപടിയായിട്ട് നബി പറഞ്ഞത് എന്ന് എഴുതി വെച്ച ആളാരാണ് ഈ ലോകത്ത് ആദ്യമായിട്ട് ബുഖാരിയല്ലേ? ബുഖാരിയാണ് എഴുതി വെച്ചത്. സല്ലി ലിറബ്ബിക, നിന്റെ നാഥന് വേണ്ടി നമസ്കരിക്കൂ എന്ന് അള്ളാഹു പറഞ്ഞപ്പോൾ, മാനബി മുസല്ലിൻ, ഞാൻ നമസ്കരിക്കുന്നവനല്ല എന്ന് നബി മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മുടെ തലയിൽ കയറും. അപ്പറഞ്ഞത് ശരിയായില്ല ഇല്ലേ? ഇന്നത്തെ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന സാനിയാ കഹുവല്ലാ എന്നുള്ള ഖുർആനിൽ വ്യക്തമായിട്ട് എല്ലാവർക്കും പഠിക്കാൻ പഠിഞ്ഞിട്ടുള്ള ചെറിയ സൂറത്ത അവിടെ നിനക്ക് ധാരാളം സമ്പത്തൊക്കെ തന്നിട്ടുണ്ട്, അതുകൊണ്ട് നീ നമസ്കരിക്കുകയും നിന്റെ ആ സമ്പത്തിൽ നിന്ന് ഇവിടെ ഭക്ഷിക്കാൻ പറ്റിയിട്ടുള്ള ഉരുക്കളെ അറുത്ത് വിതരണം ചെയ്യുകയൊക്കെ വേണമെന്ന് പറഞ്ഞിടത്ത് ഫസല്ലി എന്ന് പറഞ്ഞപ്പോ ജിബ്രീലിനോട് അപ്പൊ നബി പറഞ്ഞു, മാ നബി മുസല്ലിൻ, ആ നിസ്കാരത്തിന്റെ പണി നമുക്ക് പറ്റൂല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്ന് അവിടെ തന്നെ ചോദ്യം കയറും. ആ കാരൽ എന്താ ഇവിടെ കയറാത്തത്? നമ്മളെ ചോദ്യം അതെന്താ ഇവിടെ കയറാത്തത്? ഇഖ്റജ് ബിസ്മി എന്ന് പറഞ്ഞപ്പോ മാനവികാരിയൻ, ഞാൻ വായിക്കുന്നവനല്ല എന്ന് ഉടനെ തന്നെ ജിബ്രീലിനോട് 3 പ്രാവശ്യം തിരിച്ചടിച്ചു എന്ന് പറയുന്നത് ധിക്കാരമാണ്. നബിനെ സംബന്ധിച്ച് കുഫുർ എഴുതി വെച്ചതാണെന്ന് പറയാൻ എന്തുകൊണ്ട് നാവില്ല? നബി ധിക്കാരം പറഞ്ഞു എന്നല്ലേ എഴുതി വെച്ചത്? മാനവികാരിയൻ. അപ്പൊ ജിബ്രീൽ ഒന്ന് പിടിച്ച് ഞെക്കിയത്ര, എങ്ങനെയെങ്കിലും നേരാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴും പറഞ്ഞു, മാനവികാരിയൻ, ഞാൻ വായനക്കാരൻ നമ്മളല്ല. 3-ാമത് ഞെക്കി, ശ്വാസം മുട്ടിച്ചു, അപ്പോഴും പറഞ്ഞു, മാനവികാരിയൻ, ബുഖാരി 1-ാം പേജ് അച്ചടിച്ച് ലക്ഷക്കണക്കിൽ കോപ്പി ലോകത്ത് പ്രചരിപ്പിച്ചില്ലേ? ലക്ഷക്കണക്കിൽ കോപ്പി ഇവിടെ ഇല്ലേ? അതിന് മുഴുവൻ എഴുതിയില്ലേ? മാനവികാരിയൻ, 3 പ്രാവശ്യം അടിച്ചനാനാക്കിയിട്ടും അടിക്കുന്നതിനേക്കാൾ വലിയ പിടുത്താ പിടിച്ചത്, അതുകൊണ്ടാണ് അടിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ പിടിച്ച് ഞെക്കിയിട്ട് പോലും നബി വഴങ്ങിയില്ല, മാനവികാരി എന്ന് 3-ാമതും പറഞ്ഞു. അവസാനം പിന്നെ ജിബ്രീൽ എന്നെ ഓഹതില്ലാതെ എന്താ ചെയ്യാ? അപ്പൊ ജിബ്രീല് പറയാണ്ട് പറഞ്ഞാണ്ട് പോയി. എന്നിട്ടോ പോയിട്ടെങ്കിലും അത് സ്വീകരിക്കാനുള്ള തയ്യാറി നബിക്കുണ്ടായോ? ബുഖാരി എന്ത് പറയുന്നു? മരണം വരെ ഒരക്ഷരം പഠിക്കാതെ ഇഹലോകവാസം വെടിഞ്ഞൂന്നാ. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയാണത്. അള്ളാഹു ഖുർആൻ ഇറക്കുന്ന ഈ 114 സൂറത്തിൽ ആദ്യത്തെ സൂറത്തിൽ തന്നെ 5-ാമത്തെ 2 വട്ടം നിർബന്ധമായിട്ട് നബിയോട് നേരിട്ട് കൽപ്പിച്ച ആ കൽപ്പന മരണം വരെ അനുസരിക്കാതെ ഒരക്ഷരം പഠിക്കാതെയാണ് ഈ ലോകത്തിനോട് വിട പറഞ്ഞത്. അപ്പൊ ഖുർആനും സുന്നത്തുമാണ് നമ്മളുടെ പ്രമാണം. എന്താ സുന്നത്ത്? സുന്നത്ത് നബി ചെയ്തത്. ഖുർആൻ എന്താ? അല്ല പറഞ്ഞത്. ഖുർആൻ അല്ല പറഞ്ഞ് സുന്നത്ത് പറഞ്ഞ് നബി ചെയ്ത്. നബി ഇപ്പൊ എന്താ ചെയ്തത്? ഇങ്ങനെ 2 വട്ടം പറഞ്ഞ് ജിബ്രീൽ ഇത്രയും ശാസിച്ചു, ഇങ്ങനെയൊക്കെ പിടിച്ച് ഞെക്കി പാഴപ്പെടുത്തിയിട്ട് പോലും എനിക്ക് രാവൂല എന്ന് പറഞ്ഞു. നമ്മളോ? നമ്മളോ അങ്ങനെ തന്നെ.
ഇന്ന് ലോകത്ത് എണ്ണപ്പെട്ട സമുദായങ്ങളുടെ കൂട്ടത്തിൽ രണ്ടാമത്തെ സമുദായമാണ് നമ്മൾ. ഇവിടെ 550 കോടി ജനങ്ങൾ ഈ ഭൂമുഖത്ത് നിന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിൽ 150 കോടി ക്രിസ്ത്യാനികളാണെങ്കിൽ 100 കോടി മുസ്ലിങ്ങളാണ് രണ്ടാം സമുദായം ജനസംഖ്യയിൽ. അങ്ങനെ ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്തെത്താൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ സമ്പത്തിൽ 1-ാം സ്ഥാനത്ത് ഇപ്പൊ നമ്മളാ നിൽക്കുന്നത്. പക്ഷെ അക്ഷരാഭ്യാസത്തിലോ 100-ാം സ്ഥാനത്തല്ലോ. എന്താ കാരണം? എന്താണ് അക്ഷരാഭ്യാസത്തിൽ ഇത്രയും പിന്നോക്കം വരാൻ കാരണം? എന്താണ്? നമ്മളുടെ അതി അക്ഷരം പഠിച്ചിട്ടില്ല, ഒരക്ഷരം പഠിച്ചിട്ടില്ല. നിരക്ഷര കുക്ഷികളുടെ നേതാവായിരുന്നു ആര്? മുസ്ലിം 100 കോടിന്റെ നേതാവ്. എന്നൊക്കെ ലോകം മുഴുവൻ ലക്ഷക്കണക്കിൽ പുരോഹിതന്മാർ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് 1000 കൊല്ലായി. നമ്മൾക്ക് മുസ്ലിം സമുദായത്തിന്റെ അക്ഷരാഭ്യാസത്തിൽ താല്പര്യമില്ലാതായി, മുസ്ലിം സമുദായം പിന്നോക്കമായി എന്ന് പറയുന്നതിൽ എന്തിനാ ഖേദിക്കുന്നത്? പൈസ കൊടുത്തിട്ട്, ശമ്പളം കൊടുത്തിട്ട് ഈ തെമ്മാടിത്തരം വിളിച്ചു പറയാനായിട്ട് പുരോഹിത വർഗത്തെ നിയോഗിച്ച സമുദായമാണ് നമ്മൾ, അല്ലെ? ഖുർആൻ ഒന്ന് പഠിക്കാൻ ഒഴിവുണ്ടായോ? ഖുർആൻ പഠിക്കാൻ നമ്മൾക്ക് അവസരം വന്നു. എന്താണ് ഈ ആദ്യത്തെ ആദ്യത്തെ തള്ളാൻ കാരണം? അത് സ്വീകരിക്കാതിരിക്കാൻ നബി സ്വീകരിക്കാതി നബിയോടാ പറഞ്ഞു, നമ്മളോടല്ല. അഖീമുസ്സലാത്ത എന്ന് പറഞ്ഞു പറഞ്ഞതുപോലെ ഇഖ്റഉ ബിസ്മി റബ്ബിക എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ചെറിയ ഒരു ദുർവ്യാഖ്യാനം അവിടെ നടത്താമായിരുന്നു. ഇഖ്റഉ ബിസ്മി റബ്ബിക എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് വായിക്കാൻ തുടങ്ങണമെന്ന് പറഞ്ഞാൽ എല്ലാവരോടും പറഞ്ഞതാണ്. അപ്പൊ നബിയെ പെട്ടോണമെന്നൊന്നുമില്ല എന്ന് ചിലപ്പോ ചില പറയാൻ പാടില്ല. എന്നിരുന്നാലും ഒരാളങ്ങനെ വാദിക്കുകയാണെങ്കിൽ ചെറിയൊരു പൈതുണ്ടായിരുന്നു. ഇതിപ്പോ പറഞ്ഞു തന്നെന്താണെന്നറിയോ? നീ അക്ഷരാഭ്യാസിയാവൂ എന്നെങ്കിലേ മറ്റവരും പഠിക്കൊള്ളൂ എന്നപ്പോ എന്റെ അർത്ഥേ. ഇവിടെ നിരശ്രവിഷികളെന്നുള്ളത് ശരിയാ, അള്ളാഹ്ക്കറിയാം. അറബി സമൂഹത്തിലേക്കാണ് ആദ്യമായിട്ട് നബിയെ നിയോഗിക്കുന്നത്. അവരൊക്കെ നിരശ്രവിഷികളാണ് പൊതുവെ. അപ്പൊ അവരുടെ ഇടയിൽ പ്രവാചകനായിട്ട് നീ അങ്ങോട്ട് പ്രത്യക്ഷപ്പെടുമ്പോൾ നീ തന്നെ ഒന്നാമനായിട്ട് അക്ഷരം പഠിക്കണം, നീ വായിക്കാൻ പഠിക്കണം, എന്നെങ്കിലും നിന്റെ ജനത വായിക്കാൻ പഠിക്കൂ, അവർ അക്ഷരാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കൂ എന്ന് രണ്ടുവട്ടം ആവർത്തിച്ച് പറഞ്ഞ അങ്ങനത്തെ നിർബന്ധമായ കാര്യം നബി മരണം വരെ സ്വീകരിച്ചിട്ടില്ല, ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല എന്ന് വിശ്വസിച്ചെങ്കിലേ സുന്നിയാവുള്ളൂ എന്ന് അപ്പോഴത്തെ മതം. ഇതിനിപ്പോ ആരോടാ അപ്പൊ ഇതിന്റെ സങ്കടം പറയാ? അള്ളാഹു പറഞ്ഞ കാര്യം നബി ചെയ്തിട്ടില്ല എന്ന് വിശ്വസിച്ചെങ്കിലേ ശരിയായ സുന്നത്ത് ജമാഅത്തുകാരനാവുള്ളൂ എന്നാ. ആയിക്കോട്ടെ, അതിന്റെ ഫലം നമ്മൾ അനുഭവിച്ചു ഇല്ലേ? അതിന്റെ ഫലം നമ്മൾ അനുഭവിച്ചു. 1300 വർഷം വരെ ഖുർആനിൽ എന്താണുള്ളത് നിങ്ങൾക്കറിയോ? നമ്മൾക്ക് തരേണ്ട ആവശ്യമില്ല, മറുപടിയാണ്. ഈ സുന്നത്ത് ജമാഅത്ത് സുന്നി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രചരണം നടത്തിയതിന്റെ ഫലമായിട്ട് എന്തുണ്ടായി? 1300 വർഷം വരെ അല്ല ഖുർആനിൽ നിസ്കാരത്തെപ്പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? നമ്മൾക്കൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വായിക്കാൻ അറിയോ? വായിക്കാൻ അറിഞ്ഞോണമൊന്നുമില്ല. നബി പോലും പഠിച്ചിട്ടില്ല. പിന്നെ വായിക്കാൻ പഠിച്ചൂടെ? പഠിക്കുന്ന സുന്നത്താണ്. അതായത് ഒഴിച്ചാൽ കുറ്റവുമില്ല, ഒഴിച്ചാലോട്ട് കുറ്റവുമില്ല, പഠിക്കുന്നൊരു സുന്നത്താണ് അക്ഷരാഭ്യാസം. ഇതല്ലാതെ അക്ഷരാഭ്യാസം നിർബന്ധമാണെന്ന് പഠിപ്പിച്ച ഒരൊറ്റ മദ്ഹബുകാരൻ ഈ ലോകത്ത് വന്നോ? എന്താ കാരണം? എന്താ വരാതിരിക്കാൻ കാരണം? അള്ളാഹു പറയാത്തതുകൊണ്ടോ? ഖുർആൻ ഇല്ലാത്തതുകൊണ്ടോ? ആത്ത് മൻസൂഹായതുകൊണ്ടോ? ആത്ത് മൻസൂഹാണെന്ന് എഴുതി വെക്കാൻ പോലും ധൈര്യമുണ്ടായിട്ടില്ല. പലയിടത്ത് മൻസൂഹാക്കനാ പണി. ഇവിടെ മൻസൂഹാക്കാൻ ധൈര്യം വന്നോ? അതും ധൈര്യം വന്നില്ല. പിന്നെ എന്താ ചെയ്തത്? നബി അന്ന് തന്നെ എന്നെ കൊണ്ടാവൂലെന്ന് പറഞ്ഞിരിക്കുന്നു. അത് നമ്മൾ വിശ്വസിച്ചു. സത്യത്തിൽ നബി അക്ഷരാഭ്യാസം പഠിച്ചു, പഠിപ്പിച്ചു, നബിന്റെ ഭാര്യമാർക്ക് പഠിപ്പിച്ചു. അങ്ങനെ അക്ഷരാഭ്യാസം അതിപ്രധാനമാണെന്ന് ഈ സമുദായത്തെ പഠിപ്പിച്ചു വിട്ട നബിന്റെ അനുയായികൾ പിന്നീട് നബി പോലും പഠിച്ചിട്ടില്ല എന്നുള്ള വിശ്വാസത്തിലേക്ക് മടങ്ങുകയും അങ്ങനെ 1300 കൊല്ലം ഖുർആൻ ബഹിഷ്കരിക്കുകയും ഖുർആൻ പഠിക്കേണ്ടതില്ല, അത് പരിഭാഷപ്പെടുത്താൻ പാടില്ല, അതിനർത്ഥം പറയാൻ പാടില്ല എന്ന ഈ ബുദ്ധിശൂന്യതയിൽ 13 നൂറ്റാണ്ട് നിലനിൽക്കുകയും ചെയ്തെങ്കിൽ അതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി ബുഖാരിയാണെന്നാണ് നമ്മളിവിടെ പ്രഖ്യാപിക്കുന്നത്. ബുഖാരിയും മുസ്ലിമും അവരാണ് അതിന്റെ ഒന്നാമത്തെ ഉത്തരവാദികൾ. മുസ്ലിം സമുദായത്തിന് അക്ഷരാഭ്യാസം വേണ്ട എന്ന് തോന്നാനുണ്ടായ കാരണം തോന്നിച്ചത് ഇവരാണ്. ഏതായാലും നമ്മളിവിടെ വളരെ സങ്കൂചത്തോടുകൂടി ധൈര്യമായിട്ട് സമുദായത്തിന്റെ പിന്തുണയോടുകൂടി നമ്മളിവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ ഇസ്ലാം കാര്യം അക്ഷരാഭ്യാസമാണ്. അള്ളാഹു പറഞ്ഞ ഖിറാഅത്ത് അതാണ് ഒന്നാമത്തെ ഇസ്ലാം കാര്യം എന്ന് പ്രഖ്യാപിച്ചതിനെതിരെ 10 വർഷമായിട്ട് മാതൃഭൂമിയിലൂടെയും മനോരമയിലൂടെയും പ്രസ്താവിച്ചു കഴിഞ്ഞ ആ ഒരു പ്രസ്താവനക്കെതിരിൽ ഇന്ന് വരെ ഒരു ഖണ്ഡനം കൊണ്ടുവരാൻ ഇവിടുത്തെ 10,000-ക്കണക്കിൽ പണ്ഡിതന്മാരിൽ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം എന്റെ സുഹൃത്തുക്കളെ ഞാൻ അറിയിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾക്ക് എന്താ നേട്ടം? അതുകൊണ്ടേ നേട്ടമുള്ളൂ. അക്ഷരാഭ്യാസമാണ് ഒന്നാമത്തെ ഇസ്ലാം കാര്യമെന്ന് പഠിച്ചാൽ അവിടെ നിന്ന് അങ്ങോട്ട് പറയുന്ന ഇസ്ലാം കാര്യം മനസ്സിലാവും, ഈമാൻ കാര്യം മനസ്സിലാവും, ഖുർആനും മനസ്സിലാവും. അഭ്യാസം അക്ഷരാഭ്യാസം പേനാഭ്യാസം ഒക്കെ പഠിക്കുകയാണല്ലോ, വായനാഭ്യാസം ഒക്കെ പഠിക്കുകയാണല്ലോ, അപ്പൊ ഖുർആനും വായിക്കണം, ഖുർആൻ എഴുതിയത് വായിക്കണം, അതിന്റെ അർത്ഥം മനസ്സിലാക്കണം, അതിന്റെ വ്യാഖ്യാനം മനസ്സിലാക്കണം. ആദ്യം ഇവിടുന്ന് അങ്ങോട്ട് ഈ 14-ാം നൂറ്റാണ്ടിൽ ക്രിസ്താബ്ദം 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യം മുതൽക്കാണ് ഖുർആൻ പഠിക്കണമെന്നുള്ള ചിന്താഗതിയിലേക്ക് മുസ്ലിം സമുദായം എത്തിച്ചേർന്നു. അതുവരെ അത് പഠിക്കാൻ പറഞ്ഞ കൂട്ടാക്കൂല. ഏതായാലും രക്ഷപ്പെട്ടു, നമ്മൾക്ക് ഒരാശ്വാസമുണ്ട്. മുസ്ലിം സമുദായം ഇന്ന് രക്ഷപ്പെട്ടു. എന്ത് രക്ഷപ്പെട്ടു? ബാബറി മസ്ജിന്റെ കാര്യത്തിൽ രക്ഷപ്പെട്ടു എന്നല്ല പോയി പറയുന്നത്, അത് തല്ലും തഹറാറുമായിട്ട് അങ്ങനെ നടക്കുന്നത്. അതിപ്പോ എന്തൊക്കെയാവുക എന്നുള്ളതൊന്നും നമുക്കറിയില്ല. നമ്മളിപ്പോ മാനസികമായിട്ട് നമ്മൾ രക്ഷപ്പെട്ട ഒരു വിഷയം എന്താണെന്നറിയോ? ഖുർആൻ പഠിക്കണം, ഖുർആൻ പഠിച്ചെങ്കിലേ രക്ഷയുള്ളൂ, അക്ഷരാഭ്യാസം വിദ്യാഭ്യാസം ഒക്കെ വേണം എന്നൊരു തന്റാടം വന്നിട്ടുണ്ട്. ആ രക്ഷ മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് ഇത് ഒരു 100 കൊല്ലം മുമ്പെങ്കിലും ആ ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ബാബറി മസ്ജിദ് കുഴപ്പമോ രാമക്ഷേത്ര കുഴപ്പമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ രണ്ടു കൂട്ടരിലുണ്ട് അക്ഷരാഭ്യാസം ഇല്ലാത്തവർ. അതൊരു വിഷയമായിട്ട് സംസാരിക്കല്ല, വിഷയമായിട്ട് സംസാരിക്കാനുള്ള വേദിയല്ല ഇപ്പത്. ഈ അക്ഷരാഭ്യാസം ഇല്ലാത്ത കൂട്ടർ രണ്ടു കൂട്ടരിലുണ്ട്. അക്ഷരാഭ്യാസം ഇല്ലാത്ത കൂട്ടർ എത്ര കൂട്ടിയിരുന്നാലും കുഴപ്പമില്ലാതെ സമാധാനം ഉണ്ടാവില്ല, ഉണ്ടാവില്ലല്ലോ. കാര്യം അറിയില്ലല്ലോ, പറഞ്ഞാൽ കാര്യം മനസ്സിലാവില്ല. പറഞ്ഞാൽ കാര്യമായിട്ട് തലയെ കയറില്ല. കാര്യം തലയെ കയറണമെങ്കിൽ എന്തെങ്കിലും ചിന്തിച്ച് പഠിക്കാനുള്ള തല ഉണ്ടായാൽ മതിയോ? തലയ്ക്ക് എന്തെങ്കിലും കയറണ്ടേ? അപ്പൊ അക്ഷരാഭ്യാസം ഇല്ലാത്ത കുറെ ആൾക്കാർ ഇവിടെ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു, സങ്കടപ്പെടുന്നു, വ്യസനിക്കുന്നു. എന്ത് ചെയ്യാനാ? പള്ളിന്റെ പേരിൽ അത്തരത്തിലുള്ള അക്രമങ്ങളും അനീതികളൊന്നും വെറുതെ പള്ളി പേരിൽ അക്രമം നടത്താൻ പാടില്ല എന്ന് അള്ളാഹു 5-6 വ്യക്തമായി മക്കത്തെ പള്ളിയാണെങ്കിൽ പോലും അതിന്റെ പേരിൽ ഇവിടെ കുഴപ്പം നടത്താൻ പാടില്ല എന്ന് അള്ളാഹു പറഞ്ഞത് കേട്ടോ? നമ്മൾ കേട്ടില്ല. പക്ഷെ ഇപ്പൊ കുഴപ്പമുണ്ടാക്കി നമ്മളാണോ? അല്ല, അത് വേറെ കാര്യം. ഏതായാലും ആ ഭാഗത്തേക്ക് ഇപ്പൊ അങ്ങനെ കടക്കുന്നില്ല. നമ്മളുടെ വിദ്യാഭ്യാസപരമായ വിജ്ഞാനപരമായ അധോഗതിയുടെ ഫലമായിട്ട് നമ്മളിൽ നിന്നും തെറ്റുകൾ ചിലപ്പോഴൊക്കെ, ചിലപ്പോഴല്ല, ധാരാളം തെറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ നിരക്ഷരരായ ആൾക്കാർ സമുദായങ്ങളിൽ നിന്ന് ധാരാളം തെറ്റുകൾ അവിടെയും സംഭവിക്കുന്നു. ഏതായാലും ഇക്കാര്യം തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. അക്ഷരാഭ്യാസം 1-ാമത്തെ കാര്യം. ആ അക്ഷരാഭ്യാസത്തിന്റെ, പേരാഭ്യാസത്തിന്റെ, വാരാഭ്യാസത്തിന്റെ തുടക്കത്തിനാണ് ഇവിടെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ കീഴിൽ കേരള ഘടകം അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി റജിസ്റ്ററാക്കാനുള്ള ഏർപ്പാടൊക്കെ പിരൗണ്ട് സാഹിബും, അതുപോലെ നമ്മുടെ കമ്മിറ്റി മെമ്പർമാരും, ഞാനടക്കം പലരും അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തുകൊണ്ടിരിക്കാം. രജിസ്ട്രേഷൻ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ കോപ്പി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇന്ത്യൻ വ്യവസ്ഥിതി പ്രകാരമുള്ള രജിസ്ട്രേഷൻ ആവണല്ലോ, അതിനെല്ലാം സാധുവാവുള്ളൂ, അതിനുവേണ്ടി ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് അഖിലേന്ത്യാ തലത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ കേരള ഘടകത്തിന്റെ ആദ്യത്തെ ബ്രാഞ്ച് ഓഫീസ് കാളികാവിൽ ഉദ്ഘാടനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്നും ഈ കാളികാവ് പ്രദേശത്തുള്ള ആദർശ ബന്ധുക്കൾക്ക് അതൊരഭിമാനമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം അതിന് ധൈര്യപ്പെട്ട് കുറച്ചുപേരെങ്കിലും തന്റെ ഇടത്തോടുകൂടി, ആവേശത്തോടുകൂടി, വിശ്വാസത്തോടുകൂടി ഒരു ഓഫീസ് നമ്മുടെ നാട്ടിൽ വേണം എന്നുള്ളൊരു ബോധം വന്നല്ലോ, ആവേശം, അതിനുള്ള പ്രചോദനം ഉണ്ടായല്ലോ. അത് സന്തോഷകരമായ ഒരു കാര്യമാണ്. അതിന് ഇത്തരം വിഷയങ്ങളിൽ ശ്രദ്ധയുള്ള, താല്പര്യമുള്ള ആൾക്കാരൊക്കെ അതിന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതാണെന്നും ഇക്കൂട്ടത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. എന്താ വിഷയം? ഇവിടെ ആർക്കും തട്ടിക്കൊണ്ടാവാനോ വെട്ടിപ്പാത്താനുള്ള വിഷയമല്ല. ഈ നാട്ടിലുള്ള വായനാഭ്യ വായിക്കാൻ അറിയുന്ന മുസ്ലിം അമുസ്ലിം വ്യത്യാസമന്യേ എല്ലാവർക്കും അള്ളാഹു, നമ്മൾക്ക് എല്ലാവർക്കും ഒരു ദൈവമുണ്ട് എന്ന് പൊതുവെ ഇന്ത്യയിൽ 95% വിശ്വസിക്കുന്നുണ്ട്. ഒരു 5% മാത്രമേ നിരീശ്വരവാദികൾ ഇന്ത്യയിൽ ഉള്ളൂ. കുറെ മുമ്പ് ഒരു കണക്കെടുത്ത് നോക്കുമ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ള, ആയിക്കോട്ടെ, 5%. ബാക്കി 99% ദൈവവിശ്വാസികളാണ്, നമ്മളൊക്കെ ഈശ്വര വിശ്വാസികളാണ്, മുസ്ലിം ആവട്ടെ ഹിന്ദു ആവട്ടെ. ഇവിടെ ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞ വലിയ വ്യത്യാസമൊന്നും ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് പറയാനില്ല. കാരണം ഹിന്ദുക്കളെടുത്ത് കുറച്ച് തെറ്റുണ്ടെങ്കിൽ അത്രയും തെറ്റി നമ്മളെടുത്തുണ്ടെന്ന് തന്നെ അപസമായില്ലേ? അപസമായല്ലോ. ഖുർആൻ രണ്ടോട്ടും പഠിച്ചിട്ടില്ല, നമ്മൾ പഠിച്ചില്ല, ആരും പഠിച്ചില്ല, പിന്നെ എന്താ വ്യത്യാസം? പിന്നെ എന്താ കാര്യമായിട്ട് 5 നേരം ബാങ്ക് കൊടുക്കണം, 5 നേരം നിസ്കരിക്കണം നമ്മളെടുത്തുണ്ടെന്നുള്ളതാ? അതെ, ഈ 5 നേരം ബാങ്ക് കൊടുക്കുന്നതിലെന്താ പറയുന്നത്, നിസ്കരിക്കുന്നതിലെന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളും നമ്മളും കൂടി വലിയ വ്യത്യാസം അപ്പോഴും ഉണ്ടാവില്ല. കാരണം രണ്ടൂട്ടരടുത്തും ഉണ്ട് കുറച്ച് തെറ്റിയെന്ന് അപ്പോഴും വരാം. അപ്പോ വലിയ വ്യത്യാസം ഒന്നും കൂടെ ജാതീയതന്റെ പേരിലും വർഗത്തിന്റെ പേരിലും ആരും പറയണ്ട. ഏതാണ്ടൊക്കെ ഒന്നെന്നെയെന്ന് മനസ്സിലാക്കിയാൽ മതി. ഏതാണ്ടൊക്കെ ഒന്നെന്നെയാണ്, എല്ലാവർക്കും ഒരു ദൈവമുണ്ടെന്ന് അത് പൊതുവെ വിശ്വാസമുണ്ട്. ആ ദൈവം എന്ത് പറഞ്ഞു എന്ന് ഇവിടെ ഈ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ ഓഫീസിൽ കയറിയിട്ട് ആർക്കെങ്കിലും നോക്കണമെന്നുണ്ടെങ്കിൽ നോക്കോട്ടെ. മുസ്ലിമിനും അമുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ജൂതന് പോലും നമ്മളിവിടെ കവാടം തുറന്നു വെച്ചു കൊടുത്തിരിക്കുകയാണ്. സൗഹൃദ പ്രകാരം സ്വാഗതം ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കുകയാണ്. അതുപോലെ മറ്റുള്ളവരുടെ വായനശാലയിൽ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. എന്ത് ശാസ്ത്ര ബുക്കുകളോ മത ബുക്കുകളോ ഉണ്ടെങ്കിൽ നമ്മൾക്കും വായിക്കാം, അനുവദിക്കുകയാണെങ്കിൽ. എന്തേതായാലും വായനയുടെ നടക്കട്ടെ. അയ്യോ നമസ്കാരം അഞ്ചില്ല മൂന്നേ ഉള്ളൂ, നമസ്കാരം മൂന്ന് മാത്രം എന്ന് പറയുമ്പോൾ എന്താണ് ഈ ലോകം മുഴുവൻ അഞ്ചുണ്ടാകുമ്പോ ഇവിടെ ഒരു മൂന്നിന്റെ വാദം എങ്ങനെ വന്നു? രണ്ടെണ്ണം ഇങ്ങനെ പോയത്, ഈ രണ്ടെണ്ണം ഏത് രണ്ടെണ്ണ കളയേണ്ടത്, ഏതാ കൂടി ചേർന്നത് എന്നൊക്കെ സവിസ്ത്രം പ്രതിപാദിക്കുന്ന ബുക്ക് ഒന്നും രണ്ടും മൂന്നും ബുക്ക് തൽസംബന്ധമായിട്ട് തന്നെ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ അതൊന്നും എടുത്ത് വായിച്ചു നോക്കാരോ? തെറ്റാണ് ചെയ്യേണ്ടതല്ല, അത്രയല്ലേ ഉള്ളൂ. പറയുന്നൊക്കെ തെറ്റാണ് എന്ന് ബോധ്യായാൽ ഇറങ്ങിപ്പോവാ, ആരും പിടിച്ചു വെക്കൂല. തെറ്റാണെന്ന് പറഞ്ഞവനോട് വെക്കണം പിടിക്കാൻ ഇവിടെ ആരുമില്ല. മൂന്ന് നേരം മാത്രമേ ഇസ്ലാമിലുള്ളൂ ഖുർആനിലുള്ളൂ എന്ന് പറയുന്ന ബുക്ക് വായിച്ചിട്ട് അത് മൂന്നൊന്നും തെളിയുന്നില്ല, വേണ്ട തെളിയണ്ട, അഞ്ചായിട്ട് പോയിക്കോട്ടെ. അതല്ല, മൂന്ന് തന്നെ ഉള്ളൂ എന്ന് ഖുർആൻ കൊണ്ട് സ്ഥാപിച്ചത് വളരെ സമർത്ഥമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ ബോധ്യമുള്ള ആൾക്കാർ അതിനെ സംബന്ധിച്ച് പിന്നെയും ചോദിക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ എടുത്ത് പോട്ടെ, മറ്റു പണ്ഡിതന്മാരോട് ചോദിക്കട്ടെ. അങ്ങനെ വിജ്ഞാനപരമായ ഒരു വിപ്ലവം ഈ സമൂഹത്തിൽ ഉണ്ടാക്കി തീർക്കണം. വായനാഭ്യാസത്തിലൂടെ വായനാശീലത്തിലൂടെ ഈ സമുദായത്തിന് ശരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ബോധവും തന്റേടവും ഉണ്ടാക്കി തീർക്കണമെന്ന ഉദ്ദേശത്തിലാണ് ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ ശാഖയ്ക്ക് എല്ലാ സ്ഥലത്തും ലൈബ്രറി സ്ഥാപിക്കാൻ പോകുന്നത്. അതിന് സഹായകാട്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇവിടുത്തെ ഓഫീസിലും പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും. വിപുലമായ തോതിലൊന്നുമല്ല, ചുരു തുടങ്ങി വെക്കുന്നേ ഉള്ളൂ, തുടങ്ങി വെക്കുന്നേ ഉള്ളൂ. ഏതായാലും കേന്ദ്ര കമ്മിറ്റി അതിനുവേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സഹായം ചെയ്യാൻ അർഹതയുള്ള അവസരത്തിൽ കമ്മിറ്റി തന്നെ ഇപ്പോ അങ്ങനെ പൂർത്തിയായിട്ടൊന്നുമില്ല, പൂർത്തിയാവാനെ കുറച്ച് കാലം പിടിക്കും. ഏതായിരുന്നാലും മുമ്പുള്ള സമാധാന പ്രസ്ഥാനങ്ങളെ പോലെ വളരെ ദീർഘിച്ച കാലം കൊണ്ട് ഈ കമ്മിറ്റി പ്രസ്ഥാനം രൂപം കൊള്ളൂ എന്ന് വിചാരിക്കേണ്ട. കാരണം ഇതിന് പറയുന്ന കാര്യങ്ങൾ സ്വീകരിച്ചാലും സ്വീകരിച്ചിട്ടില്ലെങ്കിലും ഓരോരുത്തരുടെയും ബുദ്ധി പറയുന്നുണ്ട്, കാര്യം എന്തായിരുന്നാലും പറയുന്നത് കേട്ടാൽ സത്യമാണെന്ന് തോന്നുന്നുണ്ട്. അവിടേക്കിട്ട് വന്നാൽ മതി, എന്തായിരുന്നാലും കേട്ടാൽ സത്യമാണെന്ന് തോന്നുന്നുണ്ട് എന്നുള്ളവർക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ തലയെ കയറ്റി കൊടുക്കാം, പിന്നെ തലയെ കയറ്റി കൊടുക്കാൻ ഒരു പ്രയാസമില്ല. അപ്പോ സത്യമാണെന്ന് തോന്നുന്നുണ്ടോ ഇല്ലേ എന്നുള്ള ഓരോ കാര്യം പറയുമ്പോൾ നമ്മൾ മനസ്സിലാവുന്നുണ്ടല്ലോ. മക്കളൊരു കുടുംബത്തിൽ മക്കൾ മരിച്ചാൽ ആ മക്കളുടെ മക്കളെ മുഴുവൻ പിടിച്ച് പുറത്താക്കണം. ഒരു മതാപ്പത് ഒരു മതാണ് ഇപ്പൊ ഞാനീ പറയുന്നത്. എന്താണ്, ഈ കുടുംബത്തിൽ നാലഞ്ച് ആ മക്കളുണ്ടായിരുന്നു, പെമ്മക്കളൊക്കെ ഉണ്ടായിരുന്നു, അതിലൊന്നോ രണ്ടോ ആള് മരിച്ചുപോയി. അങ്ങനെ അതിന്റെ ശേഷമാണ് ഇപ്പൊ വല്യപ്പിയും വല്യമ്മയും മരിക്കുന്നത്. ധാരാളം സ്വത്തുണ്ട്, അപ്പൊ അതിവിടെ ഭാവിക്കണം. ഭാവിക്കുമ്പോ എന്ത് വേണം? ഭാവിക്കുന്നതിന് മുമ്പ് തന്നെ ഈ മരിച്ചവരുടെ കുട്ടികളെ പിടിച്ച് റോട്ടിലേക്ക് ആക്കണം, എന്നിട്ട് ഇവിടെ ഭാഗം നടത്താൻ പാടുള്ളൂ. എന്താ കാരണം? അവർക്കൊരു പൈസ കൊടുക്കൂല തന്നെ. ആ മരിച്ചവരുടെ മക്കൾക്ക് ഒരൊറ്റ പൈസ അവകാശം കൊടുക്കൂല, അതുകൊണ്ട് അവർ റോട്ടിലേക്ക് ഇറങ്ങിക്കോട്ടെ, അല്ലെങ്കിൽ ഉമ്മാന്റെ വീട്ടിലേക്ക് പോയിക്കോട്ടെ, അല്ലെങ്കിൽ എളാപ്പാന്റെ വീട്ടിലേക്ക് പോയിക്കോട്ടെ. ഇവിടെ സ്വന്തം എളാപ്പിയും മൂത്താപ്പിയും അമ്മയൊക്കെ ഇവിടെ ഉണ്ട്. ഇവരോ ഇത് ഇപ്പോ ഞങ്ങൾക്കുള്ളതാ, ഞങ്ങളുടെ ജ്യേഷ്ഠൻ മരിച്ചിട്ടുണ്ട്, അവന്റെ കുട്ടിക്ക് ഒരൊറ്റ പൈസ കൊടുക്കൂല, ഞങ്ങളുടെ പെങ്ങള് മരിച്ചിട്ടുണ്ട്, ആ കുട്ടികളെ ഞങ്ങൾ പുറത്താക്കും. അപ്പൊ ബാക്കിയുള്ള മക്കൾക്ക് അവരുടെ മക്കൾക്കും ഇവിടെ ജീവിക്കാൻ പോകുള്ളൂ, ഈ മരിച്ചവരുടെ മക്കൾക്ക് ഈ കുടുംബത്തിൽ ജീവിക്കാൻ പാടില്ല എന്ന് പറയുന്നൊരു മതം ഇവിടെ ഈ ലോകത്തുണ്ട്. അത് ഏതാന്ന് ചോദിച്ചാൽ നാണക്കടാണ്, പറയില്ല. എന്താ ചെയ്യാ, വേറെ ആരുടെയും മതല്ല നമ്മളുടെ ഇസ്ലാം മതമെന്നും പറഞ്ഞിട്ട് കെട്ടിയുണ്ടാക്കിയ ഒരു ശരീഅത്ത് നിയമമാണത്. മരിച്ചവന്റെ മക്കൾക്ക് അവകാശമില്ല എന്ന് പറയുന്ന ഈ അബൂജാഹിൽ നിയമം ഈ ലോകത്ത് പ്രഖ്യാപിച്ച മതം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സുന്നത്ത് ജമാഅത്ത് മതമാണ്, അതിനെ അടിച്ചു പൊളിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ബുദ്ധിയുള്ള ആൾക്കാർ നടക്കുന്നത്. എന്താ കാരണം? ഖുർആൻ അതില്ല എന്നുള്ള കള്ളി വിളിച്ചത്, ഖുർആനിൽ അതില്ല, ഈ അനാഥ മക്കളെ പുറത്താക്കണമെന്നും അവർക്ക് അവകാശം കൊടുക്കണ്ട എന്നും ഖുർആനിൽ ഇല്ല എന്ന് പരസ്യമായി ഖുർആനിലുണ്ട് എന്ന് പറയാൻ ഒരുത്തൻ ഈ ലോകത്തില്ല. മുമ്പ് പറഞ്ഞത് എന്തെന്നറിയോ? മക്കളുടെ മക്കൾക്ക് അവകാശമില്ലാതെ ഖുർആനിലുണ്ട് എന്നാ എന്തുണ്ടെങ്കിലും പറയാലോ. ഖുർആനുള്ളത് പറയണവനും അറിയില്ല, കേൾക്കുന്നവനും അറിയില്ല. ഇനി എന്തുണ്ടെങ്കിൽ പറഞ്ഞടേ, ആ 1300 കൊല്ലം മരിച്ചവരുടെ മക്കൾക്ക് ആർക്കും അവകാശമില്ല എന്ന് അള്ള പറഞ്ഞിട്ടുണ്ട്. അതാരെ പറഞ്ഞു? അത് സാഫിമാമ പറഞ്ഞിട്ട്. സാഫിമാമാര ഖുർആൻ ഒന്നാകെ കരക്കി കുടിച്ചാളാം കഴിഞ്ഞു, നമ്മള് കലക്കിയിട്ടില്ല കുടിച്ചിട്ടില്ല. അപ്പൊ ഇന്നതൊക്കെ കേൾക്കുന്ന 1300 കൊല്ലം ഇതൊക്കെ കേട്ട് സമ്മതിച്ചു കൊടുത്തു. അപ്പൊ 1400-ാമത്തെ കൊല്ലാണ്ട് കഴിഞ്ഞപ്പോഴേക്ക് സ്ഥിതി എന്തായി എന്നറിയോ? ഇവിടെ നടക്കുന്ന സംഭവമാണല്ലോ, കേരള ഹൈക്കോടതി മുൻ ജഡ്ജിമാരടക്കം കേരളത്തിലുള്ള സകല പണ്ഡിത നേതാക്കന്മാരെയും എറണാകുളം ടൗൺ ഹാളിലേക്ക് ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് പ്രധാനമായും ഈ പേരക്കുട്ടികളെ അവകാശത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി 1991 1991 ജൂലൈ 16-ാം തീയതി എറണാകുളം ടൗൺ ഹാളിലേക്ക് കേരളത്തിലെ പണ്ഡിത നേതാക്കന്മാരെ രജിസ്റ്റർ കത്ത് മുഖേനയും കാറെടുത്താച്ചിട്ടും ക്ഷണിച്ചു. ഒരൊറ്റ കുട്ടി വന്നില്ല. ഉടനെ അന്ന് തന്നെ ഒരു ബുക്ക് പ്രസിദ്ധീകരിച്ചു, അത്തരം മക്കളുടെ മരിച്ച മക്കളുടെ മക്കൾക്ക് അവകാശമില്ല എന്ന് പറയുന്നത് തനി ജാഹിരിയത്താണ്. ഖുർആൻ പ്രകാരം അവകാശമുണ്ട്, ഖുർആന്റെ അനന്തരാവകാശ പ്രകാരം ഇങ്ങനെയാണ്, അതിനെ ഖണ്ഡിക്കുന്നവൻ 100,000 റുപ്യ ഇതാണെന്നും പറഞ്ഞിട്ട് ഒരു ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ട് 2 കൊല്ലം കഴിഞ്ഞു, ഒരക്ഷരം മിണ്ടുന്നില്ല. എന്താ കാരണം? അവർക്ക് മിണ്ടാനാവില്ലായിയാണോ? ആളില്ലായിയാണോ? സംഘമില്ലായിയാണോ? സാമ്പത്തിക ശേഷിയില്ലായിയാണോ? സ്ഥാപനമില്ലായിയാണോ? സ്പീക്കറില്ലായിയാണോ? ഒന്നുമല്ല. പേരക്കുട്ടികൾക്ക് അവകാശം കൊടുക്കണ്ട എന്ന് ഖുർആനിലുണ്ടെന്ന് പറയാൻ ധൈര്യമുള്ള ഒരു തന്നെ ഈ ഭൂലോകത്തില്ല. ഖുർആൻ നോക്കിയിട്ട് പറയാൻ ധൈര്യമില്ല. ഖുർആൻ നോക്കാതെ പറയാം. നോക്കാതെ എന്തെല്ലാം പറയാ? ഖുർആൻ നോക്കാതെ എന്തെല്ലാം തോന്നിയാസം പറയാ? ഖുർആൻ നോക്കിക്കൊണ്ട് പേരക്കുട്ടികൾക്ക് അവകാശമില്ല എന്ന് ഞാൻ സ്ഥാപിച്ചു തരാ എന്ന് പറയാൻ ധൈര്യമുള്ള ഒരുത്തൻ കേരള മണ്ണിലില്ലെന്നല്ല, ഈ ഭൂലോകത്തില്ല. ഭൂലോകത്തുള്ളവരൊക്കെ എങ്ങനെ ബന്ധപ്പെടാ? ബന്ധപ്പെട്ടില്ലേ? ഭൂലോകത്ത് ഏറ്റവും വലിയ പണ്ഡിത നേതാക്കന്മാരെവിടെയുള്ളത്? ഈജിപ്തില്, സൗദി അറേബ്യയില്, പാകിസ്ഥാനില്, വടക്കേ ഇന്ത്യയിൽ. ഇതല്ലേ ഭൂലോകത്ത് ഏറ്റവും വലിയ പണ്ഡിതന്മാര്? ലോക പണ്ഡിതന്മാര് ഖത്തറില് കർലാവിനെ പോലുള്ള ആൾക്കാരൊക്കെ അല്ലെ ലോക പണ്ഡിതന്മാര്? അവരോട് ചോദിച്ചിട്ട് മറുപടി തന്നില്ല എന്നപ്പോ ഈ പറയുന്നത്. അതിനി പരിശോധിക്കാം, അവരടുത്ത് മറുപടി ഉണ്ടോ ഇല്ലേ, അവർക്ക് ഇതിന് മറുപടി വരാൻ കഴിയോ ഇല്ലേ, മരിച്ച മക്കളുടെ മക്കൾക്ക് അനാഥപുത്രന്മാർക്ക് അവകാശമുണ്ടെന്ന് ഇല്ലെന്ന് സ്ഥാപിക്കാൻ അവർക്ക് കഴിയോ ഇല്ലെന്ന് ഒന്ന് അന്വേഷിച്ചു നോക്കാലോ. കഴിയില്ല എന്ന് 1,00,000 റുപ്യ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളിവിടെ പ്രസിദ്ധീകരണം മലയാളത്തിൽ ഇറക്കിയിട്ട് 2 കൊല്ലം കഴിഞ്ഞു. ഇനി ഇതാ നമ്മുടെ കമ്മിറ്റിയുടെ സഹകരണത്തോടുകൂടി അത് ഇംഗ്ലീഷിലാക്കിയിട്ട് പ്രസിദ്ധീകരിക്കാൻ പോവാ. ഇംഗ്ലീഷിലാക്കി കഴിഞ്ഞു, ടൈപ്പ് ചെയ്ത് വെച്ചു, ഇനി മദ്രാസിൽ അത് അച്ചടിക്കാൻ വേണ്ടി കൊടുക്കാൻ പോവാ. അതുകൊണ്ട് ഇപ്പൊ എന്താവുന്നോ അത് നമുക്ക് വേണ്ട. ഈ പേരക്കുട്ടികളെ, മുസ്ലിം സമുദായത്തിലുള്ള അനാഥ കുട്ടികളെ മാത്രം പിടിച്ച് പുറത്താക്കുന്ന കിരാത നിയമം, ജാഹിലിയത്ത്, അബൂജാഹിലിന്റെ നിയമം, അത് ഈ ഭൂമുഖത്ത് തുടച്ചു നീക്കണമെന്ന് പറയുന്ന തെളിവുകൾ നിരത്തിവച്ച ഗ്രന്ഥം, അത് ഇംഗ്ലീഷിലും അറബിയിലും ഉറുദുവിലും ഒക്കെ ലോകത്ത് പ്രചരിപ്പിക്കാനാണ് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി ഇവിടെ രൂപം കൊണ്ടുള്ളത്. അതവർ പ്രചരിപ്പിക്കും. അത് ഇന്ന് തന്നെ ഞാനോ എന്നോട് ബന്ധപ്പെട്ടവരോ ഏതെങ്കിലും നിനക്ക് അവസരമായി തീരുകയോ മരിച്ചുപോവുകയോ ചെയ്തിരുന്നാലും ഈ പ്രസ്ഥാനം ഇനി ആർക്കൂടെ മൂടിവെക്കാൻ സാധ്യമല്ല. ഇത് ലോകത്ത് പ്രചരിക്കണം. ഖുർആനിക പ്രസ്ഥാനമാണ്, ഖുർആനിലെ സത്യമാണ്, കിരാത നിയമങ്ങളെ തച്ചുടക്കാനുള്ള ഖുർആനിക സിദ്ധാന്തവുമായിട്ടാണ് വജാഹിദുഹും ബിഹി ജിഹാദം കബീറ. ഈ ഖുർആനോട് ഇനി ഉഗ്ര സമരം ചെയ്തോ എന്ന് പറയുന്ന ആ ആഹ്വാനം ഏറ്റെടുത്തും കൊണ്ട് പ്രവർത്തിക്കാനും ഇവിടെ അതിനുവേണ്ടി പ്രചരണം നടത്താനും അധ്വാനിക്കാനും ത്യാഗം ചെയ്യാനും തയ്യാറുള്ള എഞ്ചിനീയർമാരും ഡോക്ടർമാരും വക്കീലന്മാരും പുറത്തു വരുന്ന യുഗമാണ്, പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന യുഗമാണിത് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നതെന്ന് ആ വിഷയത്തിൽ നമ്മൾ സന്തോഷിക്കുകയും വേണം. കുറെ കാലമായി മുസ്ലിം സമുദായത്തെ ഇട്ടിട്ട് ഇവര് കണ്ണുകൂട്ടി തുടങ്ങിട്ട്. മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ കുറച്ച് പോത്തുകളാന്നാ വെപ്പ്. മുയിലേക്കന്മാര് വന്നിട്ട് ഒരു ഇടയനെ പോലെ വന്നിട്ട് വഴിയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തെളിച്ചാൽ പോയിക്കോളണം. മിണ്ടരുത് പറഞ്ഞാൽ മിണ്ടൂല, ചോദിക്കരുത് പറഞ്ഞാൽ ചോദിക്കൂല. അസംബന്ധേ പറയുള്ളൂ, അതൊക്കെ സമ്മതിക്കും വേണം. തോന്നിയാസേ ചെയ്യുള്ളൂ, അതും സമ്മതിക്കണം. ആ കാലം പോയി, അതപ്പൊ നമ്മൾ പറഞ്ഞു ആ കാലം പോയി. ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ആശംസാ പ്രസംഗത്തിൽ എന്റെ സുഹൃത്ത് അബ്ദുറഹ്മാൻ പറഞ്ഞു കഴിഞ്ഞു, സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി. 5 നേരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാണ്, സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി, നിന്റെ നാദം പരിശുദ്ധനാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന് അള്ളാഹുവിനോട് 2 കൈയും പൊക്കി പ്രാർത്ഥിക്കുന്ന ഈ ശിർക്കൻ പ്രാർത്ഥന ഇത് അവസാനിപ്പിക്കണം. ഇത് ഖുർആനോത്തല്ല, പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിൽ നിന്ദനാഥൻ എന്ന് പറയുന്നത് ശിർക്കാണ്. ഇത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവസാനിപ്പിക്കുന്നു പറയണില്ല, അവസാനിപ്പിക്കൂലെന്നും പറയണില്ല. രണ്ടും പറയാതിരുന്ന കാര്യം ശരിയാവോ? രണ്ടും പറയാതിരുന്ന കാര്യം ശരിയാവോ? ഒരുപക്ഷേ പറയട്ടെ, സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ എന്ന് തീർക്കാം. അതിന് തെളിവിതാ എന്ന് പറഞ്ഞിട്ട് ഒരുത്തം വരട്ടെ. വരൂല, വരാൻ ഉറക്കൂല എന്ന് പറഞ്ഞാൽ എന്നെ പഠിച്ചിട്ടല്ല, എന്നെ പഠിച്ചിട്ടോ നമ്മളുടെ ഈ നാട്ടിലുള്ള ആൾക്കാരെ പഠിച്ചിട്ടോ അല്ല, വന്നാൽ ഇവിടെ ഖുർആനാണ്. ഖുർആനിനെതിരിൽ മറുപടി പറയാൻ ഒരു പണ്ഡിതന് സാധ്യമല്ല. അള്ളാഹുവിൻ അള്ളണ്ട് എന്ന് പറയുന്ന വാക്കാണത്, പ്രാർത്ഥനയാണ്. അത് ശിർക്കാണ്. 1200 കൊല്ലമായി മുസ്ലിം സമുദായത്തിന്റെ ആചാരത്തിൽ അത് കടന്നുകൂടിയിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ആരാണ്? ബുഹാരിയുടെ ശിഷ്യൻ തിർമതിക്കാരനായ തിർമതി എന്ന് പറയുന്ന അയാളാണ് ആദ്യമായിട്ട് ഈ ശിർക്കൻ പ്രാർത്ഥന ഈ ലോകത്ത് റഷ്യയിൽ നിന്ന് പ്രചരിപ്പിച്ചത്. അന്നിപ്പോ ഇന്നത്തെ റഷ്യ എന്ന് വിചാരിക്കണം കേട്ടോ, ജൂതന്മാരുടെ റഷ്യയാണെന്ന്. അവിടെ നിന്ന് പ്രചരിപ്പിച്ചതാണ് ഇത്. 1200 വർഷമായി അയാളെ കിതാബിലൂടെ പ്രചരിപ്പിച്ചു, ഈ ലോകം മുഴുവൻ അത് പഠിപ്പിച്ചു. ഇന്നും അത് പഠിക്കുന്നു, വായിക്കുന്നു, അപ്രകാരം പ്രാർത്ഥിക്കുന്നു. മുജാഹിദ് നേതാക്കന്മാര് അലി മൗലവി, അമാനി മൗലവി, മൂസ മൗലവി, കെ എം മൗലവി മുതലായവരെല്ലാവരും കൂടി ഒപ്പുവച്ച ബുഖാരി പരിഭാഷയുടെ 97-ാം പേജിൽ പോലും അത് അപ്രകാരം ഉല്ലേഖനം ചെയ്തിരിക്കുന്നു, എഴുതി വച്ചിരിക്കുന്നു പ്രാർത്ഥനയായിട്ട്. അത് തെറ്റാണെന്ന് പറഞ്ഞാൽ അല്ലെന്ന് അവർ പറയണം, പറയട്ടെ. ആ നമുക്ക് കാണാലോ തെറ്റാണെന്ന് ഞങ്ങൾ കേൾക്കാൻ പാടില്ല. അള്ളാഹുൻ അല്ലെന്ന് പറയാൻ പാടില്ല. അള്ളാഹുൻ അല്ലല്ല, അല്ലെന്നെ അല്ല. അപ്പൊ ഇവിടുന്ന് കടന്നുകൂടി, ആ കടന്നുകൂടി സലീൽ നബി പറഞ്ഞത് ബുഖാരിയുടെ ശിഷ്യൻ തുർമദീന്റെ കിതാബിൽ ഉറുവിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. മുപ്പറും തന്നെ കുറച്ച് തടി തട്ടിയിരിക്കണ്ടോ ഈ തുർമദി എന്ന് പറഞ്ഞ ആള് വളകൻ തന്നെയാണ്, ബുഖാരിന്റെ ശിഷ്യനാണല്ലോ. ഉറുവിയ ഒരു റിപ്പോർട്ട് ഉണ്ട്, ആമനെ ചുടുമ്പോൾ മലർത്തി ചുടണം, നീര ചാവുള്ളൂ, പക്ഷെ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയാറുണ്ടത്രേ. എന്ന് കുറുക്കൻ പറഞ്ഞെടുത്തുന്നാ പറയൽ, ആയിക്കോട്ടെ ആര് പറഞ്ഞാലും ശരി, സംഗതി തടിയപ്പി. മാവനെ ചുടുമ്പോ മലർത്തി ചുടണം, നീല ചാവുള്ളൂ എന്നുള്ളത് ശരിയാ, പക്ഷെ ഞാൻ പറഞ്ഞത് ആരോടും പറയണ്ട. അതേപോലെ തുർമ്മ എന്ത് പറഞ്ഞു എന്നറിയും? തുർമ്മ എന്താ പറഞ്ഞത്? ഒറുവിയ ഒരു റിപ്പോർട്ട് കേട്ടിട്ടുണ്ട് ഞാനല്ലേ. എന്നിന്ന് കാന യദുളു ഫീ സലാത്തി യദുളു, നബി പ്രാർത്ഥിക്കാറുണ്ട്. എന്തെന്ന്? സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മ യസിഫുന സലാമുൻ അലൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പ്രാർത്ഥിക്കാറുണ്ടെന്ന് 1200 കൊല്ലം മുമ്പ് റഷ്യന്ന് മൂപ്പറാണ്ട് വിട്ടു, വിടല്ല അച്ചടിച്ചു. അല്ല അന്ന് അച്ചടില്ല കേട്ടോ, എഴുതിയാണ് പരസ്യം. ഉണ്ട് ഇവിടുത്തെ തുറമുതിൽ ഇപ്പോഴും ഉണ്ടത്. ഇപ്പൊ മൂപ്പറ് ഇപ്പൊ വലിയ കുറ്റം ചെയ്തിട്ടുണ്ട്, ഒരു വലിയ കുറ്റമൊന്നും ചെയ്തില്ല, അങ്ങനെ ഒരു റിപ്പോർട്ട് കേൾക്കാണ്ട് എന്ന് പറഞ്ഞു, അതാണ്ട് എഴുതിയൊക്കെ ചെയ്തു. അപ്പൊ നബി അങ്ങനെ ചെയ്യണ്ടേ പിന്നെ നമുക്കും ചെയ്തുകൂടെ എന്നായി റഷ്യക്കാർ. റഷ്യക്കാർക്ക് ഈ പറഞ്ഞെന്താ തിരിയോ? റഷ്യക്കാരെന്ന് പറഞ്ഞാൽ അറബികളല്ല, അവർക്ക് റഷ്യൻ ഭാഷ അറിയുള്ളൂ. അവർക്ക് ഇയാൾ പറഞ്ഞെന്താണെന്ന് അവർക്കറിയില്ല. അപ്പൊ ആ റഷ്യയിലുള്ള കുറെ ആൾക്കാരാണ് പഠിപ്പിച്ചതെന്ന്, സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ എന്ന് നബി തയ്യാറക്കലുണ്ട്, നബി തയ്യാറക്കലുണ്ട്. ആ നമ്മളും തയ്യാറുന്നു. അങ്ങനെ റഷ്യക്കാർ ആദ്യം തയ്യാറുന്നു, പിന്നെ ആ കിതാബ് വണ്ണം വെച്ച്, വലിപ്പം വെച്ച്, മഹത്വം കൂടി, വലിയ സഹീഹായ കിതാബായിട്ട് ചെന്ന് ഇവിടേക്ക് മക്കത്തും മദീനത്തും ചെന്ന്. അപ്പൊ പിന്നെ സഹീഹായ കിതാബിൽ കാണുന്നതൊക്കെ സഹീഹ് എന്നും പറഞ്ഞിട്ട് മദീനത്തും പഠിച്ചു, മക്കത്തും പഠിച്ചു. പിന്നെ അവിടെ നിന്നിട്ട് വന്നു ഇവിടേക്ക് ഇന്ത്യയിലേക്കൊണ്ട് വന്നു. അപ്പൊ ചുരുക്കത്തിൽ ലോകമൊട്ടാകെ സുബ്ഹാന റബ്ബിക്കാണ്ട് പരന്നു. ആദ്യം എന്താ ഇപ്പൊ പറഞ്ഞത്? അങ്ങനെ കേട്ടിട്ടുണ്ടെന്നേ ഇപ്പൊ ആള് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇന്നോട് ഇന്നാള് പറഞ്ഞെന്ന് ആള് പറഞ്ഞിട്ടില്ല. അരേ ഈ തുറമുഖം പറഞ്ഞിട്ടില്ല. എന്നോട് ഇന്നാള് പറഞ്ഞെന്ന് പറയണം ഹദീസാവണമെങ്കിൽ. അതുപോലും ആള് പറഞ്ഞിട്ടില്ല. പക്ഷേ ലോകത്തൊട്ടാകെ സുബ്ഹാന റബ്ബിക്ക പരത്തി ശിർക്കൻ പ്രാർത്ഥന, നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം സുബ്ഹാന റബ്ബിക്ക പറഞ്ഞോടുകൂടി അതുവരെ ഇതൊക്കെ ബാത്തിലായി. ചുരുക്ക പദമുള്ള അള്ളാഹ് കള്ളണ്ടെന്ന് പറഞ്ഞാൽ അള്ള വിടും, പിന്നെ എന്തിനാ നിക്കരിച്ചത്? ഇങ്ങനത്തെ ശിർക്കം പ്രാർത്ഥന മുജാഹിദ് മൗലവി നേതാക്കന്മാരടക്കം അച്ചടിച്ച് പരത്തിയത് തെറ്റാണെന്ന് പറയുന്നത്, അത് തെറ്റാതുകൊണ്ടാ ദേഷ്യം ഉണ്ടായിട്ടല്ല, അത് തെറ്റാതുകൊണ്ട് പറയാണ്. അവരോട് ദേഷ്യം ഉണ്ടായിട്ടല്ല, തെറ്റ് തിരുത്തണം. ആര് തെറ്റ് ചെയ്താലും തെറ്റ് തിരുത്തണം. ഖുർആനിനെതിരാകുമ്പോൾ പ്രത്യേകിച്ചും തിരുത്തണം എന്നേ ഇവിടെ പറയുന്നുള്ളൂ. അതാണ് ഇപ്പൊ നമ്മളുള്ള ദേഷ്യം. എന്ന് ദേഷ്യപ്പെടണോ? അത് ഖുർആനുകൊണ്ട് അങ്ങനെ, ഖുർആൻ അങ്ങനെ ആയത്തുണ്ട്, അപ്പൊ അങ്ങനെ നമുക്ക് ദ്വാർക്കും ചെയ്യാം എന്ന് പറയുകയാണെങ്കിൽ മമാത്തി ഖുർആനില് കൊച്ചത്തുവിന്റെ ഭാഗം ഖുർആനുണ്ട്, രണ്ട് ഭാഗമായിട്ട്. രണ്ടാമത്തെ ഭാഗത്തിൽ ഖുർആനിൽ എന്താണെന്ന് അറിയോ? കുൽ ഇന്ന സലാത്തി, നീ പറയൂ, ഇന്ന സലാത്തി എന്റെ നമസ്കാരവും മനസ്സിക്കി, എന്റെ മറ്റാരാധനകളും ഇതൊക്കെ അള്ളാഹുവിനുള്ളതാണെന്ന് പറഞ്ഞോ എന്ന് അള്ളാഹു പറഞ്ഞതാ. അപ്പൊ നമ്മുടെ കൊച്ചത്ത് വന്നപ്പോ എങ്ങനെ മുതല് കുൽ ഇന്ന സലാത്തി മനസ്സിക്കുക മഹയായ എന്ന് നമ്മൾ അതിലുണ്ടോ? അപ്പൊ എന്താവും? ജി പറഞ്ഞോന്നാവും. അത് നമ്മളോട് പറഞ്ഞ എന്റെ മറുപടി നീയോട് പറയണേന്നാവും. അപ്പൊ എന്ത് ചെയ്തു നമ്മളവിടെ? നമ്മളെ നിറഞ്ഞ നമ്മളെ മൈലിയാക്കന്മാരും ഈ ബുഖാരിയും മുസ്ലിമും ഒക്കെ എന്ത് ചെയ്തു? കുൽ എന്ന് പറഞ്ഞത് അവിടെ നാട്ട് വേറെടുത്തി ഒഴിവാക്കി. ഇന്ന സലാത്തി മനസ്സിക്കുക മഹയായ മമാത്തിന്ന് എല്ലാവരും വജ്ജത്ത് വന്നുമ്പോ ചെല്ലാറുള്ളൂ, മക്കത്തും മദീനത്തും അത്രയേ ഉള്ളൂ, ബുഖാരിലും മുസ്ലിമിലും അത്രയേ ഉള്ളൂ. അപ്പൊ അവിടെ എന്താണ് അങ്ങനെ വരാൻ കാരണം പറയോ? അത് നബി ചെല്ലിയതാണെന്ന് അവർ പറയുന്നുണ്ട്. ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കാം. ഇവരായാലും അത് ചെല്ലിപ്പിച്ച ആള് കാഫിറല്ല, അയാൾക്ക് തഞ്ചടണ്ട്, അയാളെ കുല്ല അവിടുന്ന് ഒഴിവാക്കണമെന്ന് തീരുമാനിച്ചു. ആ അങ്ങനെ ഒഴിവാക്കി കൊടുത്തപ്പോ അത് പഠിച്ചു. ഈ ബൂഹ മുസ്ലിം തുറമതി എന്ന് പറഞ്ഞ ആളെന്താ കൽപ്പിച്ചു കൂട്ടിട്ട് ഇവരെ കൊണ്ട് ഇതിന് പകരം ഒരു സുബ്ഹാന റബ്ബിക്ക ചൊല്ലണം, അത് ഖുർആനിൽ ഉള്ളതെന്നും പറഞ്ഞിട്ട് ആകെ പഴപ്പിക്കണമെന്ന് തീരുമാനിച്ചു. ഖുർആനുള്ളതൊക്കെ അങ്ങനെ എല്ലാം പോണ്ടോ? ഖുർആനുള്ളത് കുൽ ഇന്ന സലാത്തി എന്ന് ഖുർആനുണ്ട്. ഉജ്ജത്ത് തോന്നുമ്പോ കുൽ ഇന്ന സലാത്തി എന്ന് ചൊല്ലിയാൽ ധിക്കാരല്ലേ? അള്ളാഹുവിനോട് ഉജ്ജത്ത് എല്ലാം പറയാൻ നമ്മൾക്ക് അധികാരമുണ്ടോ? അപ്പൊ അതുപോലെ സുബ്ഹാന റബ്ബിക്ക എന്ന് അള്ളാഹു നമ്മളോട് ഖുർആൻ നബിയോട് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. പിന്നെ 16 സ്ഥലത്ത് അള്ളാഹുവിനോട് നമ്മൾക്ക് പറയേണ്ട രൂപം എന്നതാണെന്ന് അതും പറഞ്ഞിട്ടുണ്ട്. 16 സ്ഥലം ആണ് വരിച്ചറിഞ്ഞിട്ട് അള്ള നബിയോട് പറഞ്ഞ ആ വാക്കെടുത്തിട്ട് ഇപ്പൊ അങ്ങോട്ട് തിരിച്ചടിക്കുക. അള്ള നബിയോടെ പറഞ്ഞു നിന്റെ നാഥം പരിശുദ്ധനാണെന്ന് ശരിയാ സത്യവാ. അപ്പൊ നമ്മള് ഇപ്പൊ നബിയല്ല, അപ്പൊ നമ്മളെ പറഞ്ഞ് നിന്റെ നാഥം പരിശുദ്ധനാണെന്ന് അള്ളഹാനോട്. ഇപ്പൊ എന്താവും? അള്ളഹാനോട് നിന്റെ നാഥം പരിശുദ്ധനാണെന്ന് പറഞ്ഞ കാഫിറാവില്ലേ? അപ്പൊ നമ്മള് കാഫിറാവാത്തണ്ട, നമ്മൾക്കുള്ള ഒരു ഗുണപദ, നമ്മളിപ്പോ എന്ത് ചെയ്താലും കാഫിറാവില്ല. എന്താ ഒന്നും നിശ്ചല്ല, ഒന്നും നിശ്ചല്ല. പിന്നെ ഇങ്ങനെ കാഫിറാവുക? കാഫിറാവണെങ്കിൽ എന്തെങ്കിലും പഠിക്കണ്ടേ? അപ്പൊ യാതൊന്നും പഠിക്കാത്തത് കൊണ്ട് നമ്മളിപ്പോ കാഫിറല്ല. പക്ഷെ കാഫിർ ആവാതിരുന്നാ മതി, ഒന്ന് മുസ്ലിം ആയിക്കിട്ടണ്ടേ? നമ്മൾ ആവശ്യപ്പെടാ. നമ്മളിപ്പോ കാഫിറല്ല, ഞങ്ങളാരിപ്പോ കാഫിറല്ല മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ മതിയോ? നമ്മൾക്കൊന്ന് മുസ്ലിമായി തീരണല്ലോ. അതിനിപ്പോ എന്താ മാർഗം? ആ മാർഗത്തിനുള്ള ശ്രമപ്പം. നമുക്ക് ഈ സുബ്ഹാന റബ്ബിക്ക് സല്ലല്ലാഹും അല്ലാഹുമ്മ സല്ലും ഇതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ ആണ്ട് ഒഴിവാക്കിയിട്ട് നമ്മൾക്കൊന്ന് മുസ്ലിമായിട്ട് നിക്കരിക്കണം, എന്നിട്ട് നോമ്പ് നോക്കണം, അങ്ങനെ ഹജ്ജ് ചെയ്യണം, എന്നിട്ട് ആ മൂന്നെണ്ണം പോരാ, പിന്നെ ഒരു 7 വേറുണ്ട്, പിന്നെ 2 അല്ല 7 ഉണ്ട്, ഇനി അത് 10 5 ഇപ്പൊ നമ്മുടെ അടുത്തുള്ളൂ, അത് പോരാ, 5 കൂടി പൂർത്തിയാക്കണം, എന്നിട്ടൊരു മുസ്ലിം പരിപൂർണ മുസ്ലിമായിട്ട് കഴിയുന്നിടത്തോളം ജീവിച്ച് മരിക്കണം എന്നുള്ളതാണ് ഇപ്പൊ ഖുർആൻ സുന്നത്തുകാരുടെ ആ ഓരം ആ സിദ്ധാന്തപ്പത. വേറെ ഒരു തകരാറും ഇപ്പൊ ഈ പറയുന്നതിലില്ല. നമ്മളെല്ലാവരും ഖുർആൻ സുന്നത്തുകാര്, അത് ഇപ്പൊ സമ്മതായിട്ടില്ലെങ്കിലും സമ്മതിക്കേണ്ടി വരും. എല്ലാവരും ഖുർആൻ സുന്നത്തുകാരാവണം, നിർബന്ധമൊന്നും ഇല്ലട്ടോ. ഇവിടെ ഖുർആനും ഞങ്ങൾ സ്വീകരിക്കൂല, ഹദീസും സ്വീകരിക്കൂല, സുന്നത്തും സ്വീകരിക്കൂല, മതം തന്നെ സ്വീകരിക്കൂല എന്ന് പറഞ്ഞപ്പോ ആരോടെന്ത് പറയാനാ? മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ അവരുടെ പ്രത്യേക പ്രമാണമാണെന്ന് എല്ലാ വിഭാഗവും സമ്മതിച്ചിട്ടുണ്ടല്ലോ. അതിനുള്ള കാര്യമായതുകൊണ്ട് എല്ലാവരും അത് സ്വീകരിക്കേണ്ടി വരും എന്ന് പറയാം. അപ്പോ ഇസ്ലാം കാര്യം 10 തർക്കമൊന്നുമില്ല. വിഷയത്തിൽ തർക്കം തീർന്ന്, 5 10. അതിലൊന്നാമത്തെ അക്ഷരാഭ്യാസം, അതിവിടെ നമ്മള് കുറക്കെ പങ്കട്ടായി, ഇപ്പോഴും പൂർത്തിയായിട്ടില്ലട്ടോ. മലപ്പുറം ജില്ലയിൽ ഇവിടെ ഭൂരിപക്ഷക്കാർ നമ്മളാണ്. മലപ്പുറം ജില്ല ഭൂരിപക്ഷം മുസ്ലിംകളുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. 70-75% മുസ്ലിംസ് ഉണ്ട്, തർക്കണമൊന്നുമില്ല. അക്ഷരാഭ്യാസത്തിനോ എത്ര ശതമാനം? 70-75% ഉണ്ടോ? അക്ഷരാഭ്യാസത്തിന് 70-75% 50-55% ഉണ്ടോ? ഇല്ല, 40. അപ്പോ ആളധികണ്ട്, പഠിപ്പ് കുറവാണ്. ഇതോടൊപ്പത്തെ കാര്യം ഭൂരിപക്ഷമാണ് നമ്മൾ ആൾക്കാരുണ്ട്, പക്ഷേ ശതമാനം പഠിപ്പിന്റെ അവിടെ എത്തുമ്പോ 35 തട്ടണം, പിന്നെ 40 ഉള്ളൂ. 75% ശതമാനം എണ്ണത്തിന് പഠിക്കാൻ നോക്കുമ്പോ 40 ഉള്ളൂ എന്ന് പറഞ്ഞാ പഠിച്ചത് എന്താ? എന്താ പോയി 40% പഠിച്ചു എന്ന് പറഞ്ഞത് എന്താ? മൂത്തോടത്ത് വളപ്പിൽ അഹമ്മദ് ബോക്കറിൽ നിന്ന് എഴുതാൻ പഠിച്ചു എന്ന് അത്രയും അറിയുള്ളൂ, വേറൊന്നും അറിയില്ല. അവരൊക്കെയാണ് പിന്നെ 40% എന്ന് പറഞ്ഞത്. അല്ലാതെ ഖുർആൻ വായിക്കാനോ ഖുർആന്റെ പരിഭാഷ വായിക്കാനോ പഠിച്ചെന്നല്ല, അത് അതിലൊരു 4% ഉണ്ടാവുള്ളൂ. ഈ 40 പിന്നെ 36 തട്ടിയിട്ടൊരു 4% ഒരു ലേഖനം വായിച്ചിട്ട് ഒരു ഗ്രന്ഥം വായിച്ചിട്ട് കാര്യം മനസ്സിലാക്കാനുള്ള കഴിവുള്ളൂ. ഭൂരിപക്ഷം നമ്മളാണേനും. ഇത് പോരാ, നമ്മൾ ഭൂരിപക്ഷമാണെങ്കിൽ ഈ വിദ്യാഭ്യാസത്തിലും നമ്മൾ ഭൂരിപക്ഷമാവണം. ഭൂരിപക്ഷം ആയിക്കോളെന്ന് നിർബന്ധമില്ല, എല്ലാ സ്ഥലത്തും നമ്മൾ ന്യൂനപക്ഷം ആയിക്കോട്ടെ മതി. പക്ഷെ ആ ന്യൂനപക്ഷക്കാരൊക്കെ വിദ്യാഭ്യാസം ഉള്ളവരാവണമെന്നാ നമ്മൾ ആവശ്യം. അതാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ അത് ഒരു തെറ്റായ കാര്യമാണോ? ഖുർആൻ സുന്നത്തുകാര് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റായ കാര്യമല്ല. എന്നപ്പോ ഖുർആൻ സുന്നത്ത് എന്ന് പറയുന്നത് എന്താണ്? അതൊന്ന് മനസ്സിലാക്കുക. എന്താണ് ഇപ്പോ ഒരു വ്യത്യാസം വന്നത്? ഖുർആൻ സുന്നത്തുകാര് സുന്നത്ത് ജമാഅത്തുകാര് എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യാസമുണ്ട് ഇല്ലേ? അത് കേട്ടാലും മനസ്സിലാവില്ലേ? ഖുർആൻ സുന്നത്തുകാരെന്ന് പറയുമ്പോ വളരെ വ്യക്തമായിട്ട് ആദ്യം തന്നെ ഖുർആൻ കാണാനുണ്ട്. സുന്നത്ത് ജമാഅത്തുകാര് എന്ന് പറയുമ്പോ ഖുർആൻ വ്യക്തമായിട്ടും കാണാനില്ല, പരോക്ഷമായിട്ടും കാണാനില്ല. അവിടെ എന്തേ ഉള്ളൂ? സുന്നത്ത് ജമാഅത്ത് മാത്രം തന്നെ ഉള്ളൂ. ചെറുതായിട്ടോ അതിന്റെ മുന്നിലോ പിന്നിലോ എഴുതിയിട്ടില്ല, ഖുർആൻ എഴുതിയിട്ടില്ല, പറച്ചിലും ഇല്ല, എഴുത്തിലുമില്ല. അപ്പൊ സുന്നത്ത് ജമാഅത്തും ഖുർആൻ സുന്നത്തും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് ഉറപ്പായില്ലേ? ഉറപ്പായില്ലേ? ഖുർആൻ സുന്നത്തുകാരത്ത് ഖുർആൻ ആദ്യമുണ്ട്, സുന്നത്ത് ജമാഅത്തിനടുത്ത് ഖുർആൻ ആദ്യമില്ല, അവസാനമില്ല. അപ്പൊ സുന്നത്ത് ജമാഅത്തുകാരൊക്കെ ഇപ്പൊ ഖുർആൻ നിഷേധിച്ചവർ അതിനൊന്നും ഞാൻ പറഞ്ഞില്ല, ഇവിടെ പറഞ്ഞിട്ടില്ല എന്നേ ഇപ്പൊ പറയണുള്ളൂ. സുന്നത്ത് ജമാഅത്തുകാർ 1000 ഖുർആൻ മുദ്രാവാക്യത്തിൽ പറയാറില്ല. പിന്നൊരു കൂട്ടർ വന്നിട്ടാണ് നമ്മൾ മുജാഹിദ് മൗലവിമാർ. മുജാഹിദ്ങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. എനിക്കുള്ള അനുയായികളിൽ ഭൂരിഭാഗം മുജാഹിദികളാണ്. മുജാഹിദികളോട് ഇയാൾക്ക് ഒരു ദേഷ്യമുണ്ടെന്ന് തെറ്റിദ്ധരിക്കണ്ട. ഞാൻ ഖുർആൻ സുന്നത്തുകാർക്കുള്ള അനുയായികളിൽ ഭൂരിഭാഗം മുജാഹിദികൾ, കുറെ സുന്നികൾ, കുറെ ജമാഅത്തുകൾ, അധികം ഒന്നുമില്ലെങ്കിലും എല്ലാ വിഭാഗത്തിൽ നിന്നും ഞങ്ങളോട് അനുഭവമുള്ളവരുണ്ട്, ആദർശ ബന്ധുക്കളായിട്ടുണ്ട്, സഹകരിക്കുന്നവരുണ്ട്, സഹായിക്കുന്നവരുണ്ട്, കുറച്ചൊക്കെ ഉള്ളൂ ഇരിക്കട്ടെ. അപ്പോ മുജാഹിദീങ്ങൾ എന്ന് പറയുമ്പോ പെട്ടെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. മുജാഹിദ് മൗലവിമാരെ സംബന്ധിച്ചാണ്, അതുപോലെ ജമാഅത്തിലുള്ള മൗലവിമാരെ സംബന്ധിച്ച്, സമസ്തയിലുള്ള മൗലവിമാരെ സംബന്ധിച്ച്, മുസ്ലിംമാരെ സംബന്ധിച്ച്, അവരാണ് ഞങ്ങൾ എപ്പോഴും ഈ സമൂഹം പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. സാധാരണക്കാരെ ഉദ്ദേശിക്കാറില്ല. എന്താ കാരണം? ന്യായമായ കാരണമുണ്ട്, അതന്നെ കാരണം. എന്താ ന്യായമായ കാരണം? എന്താണ്? സാധാരണക്കാരതിൽ ഒന്നിലും കക്ഷികളല്ല, പ്രതിയോഗികളല്ല, വിരോധികളല്ല. മുജാഹിദ് സാധാരണക്കാർക്കും, ജമാഅത്ത് സാധാരണക്കാർക്കും, സുന്നി സാധാരണക്കാർക്കും ഒക്കെ എന്തേ ഒരു ലക്ഷ്യമുള്ളൂ എന്നറിയോ? അള്ളാഹും റസൂലും പറഞ്ഞ മാതിരി മുസ്ലിമായിട്ട് ജീവിച്ച് മരിക്കണം, അവരെ ലക്ഷ്യതാണ്. അപ്പോ അതിൽ കൊണ്ടുപോയിട്ട് പിന്നെ തിരിച്ചു കൊണ്ടുപോവുക, അത് ഈ മൗലവിമാര് തിരിച്ചുകൊണ്ടുപോവുക. ഞങ്ങൾ പറയുന്നതാണ് അള്ളാഹും റസൂലും പറഞ്ഞതെന്ന് ജമാഅത്ത് പറയും. മുജാഹിദ് മൗലവിമാർ വന്നിട്ട് പറയും, അല്ല അവർ പറഞ്ഞതല്ല, ഞങ്ങൾ പറയുന്നതാണ് അള്ളാഹും റസൂലും പറഞ്ഞതെന്ന് ഇവരും പറയും. ഇത് രണ്ടും അല്ല, ഞങ്ങളടുത്ത് അള്ളാഹും റസൂലും പറഞ്ഞ മുഴുവൻ ഉള്ളതെന്ന് സുന്നിയുടെ മൗലവിമാരും പറയും. സാധാരണക്കാർ കഴിഞ്ഞോ? മൂന്ന് വിഭാഗത്തിലുള്ള സാധാരണക്കാർ കഴിഞ്ഞു. മൂന്ന് കൂട്ടരും പറഞ്ഞ അള്ളാഹും റസൂലും പറഞ്ഞാടുന്നതാണ്. ഏതെങ്കിലും ആവട്ടെ, കുറച്ച് ഭേദം മുജാഹിദ് മൗലവിമാര് പറയുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. മുജാഹിദ് മൗലവിമാര് ഖുർആൻ സുന്നത്ത് പ്രചരണത്തിന് വേണ്ടി രൂപം കൊണ്ട 60 കൊല്ലമായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏക സംഘടന നദ്വത്തുൽ മുജാഹിദ് എന്നൊക്കെ പറയുമ്പോ, ഒച്ചപ്പാടിൽ പറയുമ്പോ കുറക്കെ സത്യമായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ പാലക്കാട്ടെ മുജാഹിദ് സമ്മേളനത്തിൽ ഒരു സോവനീറാണ്ട് ഇറക്കി, 10,000 കോപ്പി. എന്തായാലും എഴുതിയിരിക്കുന്നത്, അതിന് എഴുതിയിരിക്കുന്നത് നോക്കുമ്പോ, ഖുർആനും പോരാ, സുന്നത്തും പോരാ, പിന്നെ കുറച്ച് ഇജ്മാഉം വേണം, പിന്നെ കുറച്ച് ഖിയാസും വേണം. അപ്പൊ പിന്നെന്താപ്പോ, പിന്നെന്താപ്പോ ഈ 60 കൊല്ലമായിട്ട് ഖുർആൻ സുന്നത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി ഒന്ന് മുജാഹിദ് മൗലവിമാർ ഇപ്പൊ 60 കൊല്ലം കഴിഞ്ഞപ്പോ ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസും 4 പതിനുള്ളിലുണ്ട്. ഈ പാലക്കാട് കഴിഞ്ഞ് വാർഷിക സമ്മേളനത്തിൽ, സ്റ്റേറ്റ് സമ്മേളനത്തിൽ പ്രചരിപ്പിച്ച, 10,000 കോപ്പി പ്രചരിപ്പിച്ച സോവനീറിന്റെ വത്ത നടുക്ക് എഴുതി വെച്ചിരിക്കണം. എന്തെന്ന്? ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസും ഇതൊക്കെ നമ്മളെ പ്രമാണമാണെന്ന്. അപ്പൊ അതിനല്ലേ സമസ്തക്കാരും പറയണത്, ഷാഫി മദ്ഹബരും പറഞ്ഞത് തന്നെയല്ലേ, ഇവിടെ എല്ലാ മദ്ഹബുകാരും സുന്നത്തെ മാത്രം ഒക്കെ പറഞ്ഞത്. അപ്പൊ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല. കാര്യമായിട്ടുള്ള വ്യത്യാസം എന്താണെന്നറിയോ? മാലി മൗലൂദും ഓതലില്ല. അതിപ്പോ ശരിയായ സുന്നികളും ഓതലില്ല. അപ്പൊ അവിടെ ഏതാണ്ട് സമയം? പിന്നെന്താ, നിസ്കാരത്തിന്റെ ശേഷം ദ്വാർക്കലില്ല എന്നാ, അത് നിർബന്ധമാണെന്ന് സുന്നികൾക്കൊന്നും വാദമില്ല. സുന്നത്താണ്, സുന്നത്തല്ലെങ്കിൽ തർക്കലില്ല എന്നൊക്കെ അല്ലാതെ അത് ഫർളാണ് സുന്നത്താണെന്ന് സുന്നികളും പറയലില്ല. അപ്പൊ കാര്യമായ വ്യത്യാസം ഇപ്പൊ രണ്ടു കൂട്ടരടുത്തില്ലാന്നായി. പിന്നെ ജമാഅത്ത് മൗലവിമാരടുത്ത് പോയാലോ ഒരു പ്രശ്നവുമില്ല, അതൊക്കെ ശാഖാപര. ഞാൻ എല്ലാരെയും വിമർശിക്കാന്ന് പറയരുത്, ഇല്ല സത്യം പറയാം, അതൊക്കെ നമ്മൾ കേൾക്കണമല്ലേ. മൗലവിമാരിൽ നിന്ന്, മതപണ്ഡിതന്മാരിൽ നിന്ന് നമ്മൾ സാധാരണ കേട്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾക്ക് കിട്ടുന്ന ഫത്വകളിലുള്ള കാര്യങ്ങളെ പോയി പറയുന്നത്. അപ്പൊ മുജാഹിദ് മൗലവിമാർ, സുന്നി മുസ്ലിംമാർ പറയും, അതുകൊണ്ടൊന്നും തിരക്കില്ല, 4 മദ്ഹബുകാർ ഒന്നും തെറ്റില്ല. എല്ലാ മതപരമായ അനുഷ്ഠാന കർമ്മങ്ങളെ സംബന്ധിച്ച് പറയുന്ന എല്ലാ വിവാദങ്ങളും എല്ലാ തർക്കങ്ങളും അത് മുഴുക്കെ ശാഖാപരാണ്. ഇപ്പൊ കുനൂത്ത് ഓതിയാലും വേണ്ടില്ല, ഓതിലെങ്കിലും വേണ്ടില്ല. അത്തഹിയാത്ത് ഓതിയാലും വേണ്ടില്ല, ഓതിലെങ്കിലും വേണ്ടില്ല. നിസ്കാരത്തിന് ശേഷം 200 ഉയർന്നാലും വിരോധമില്ല, ഉയർന്നാലും വിരോധമില്ല. അപ്പൊ എന്താപ്പള്ളത്? അപ്പൊ അതിലെല്ലാവർക്കും പയലാണ്ട് കൂടാ. സകലും ഒറ്റക്കട്ട സുന്നിയായിട്ട് ജമാഅത്തിനോട് കൂടിയാൽ യാതൊരു കേടും ഇന്നിപ്പ സംഘടനക്കില്ല. ഒക്കെ ഇസ്ലാമായിട്ട് അംഗീകരിക്കുന്ന അപ്പൊ അവർ പറഞ്ഞത്. ഇങ്ങനൊക്കെയാണെങ്കിൽ ഇപ്പൊ എന്തിനവരൊക്കെ വന്നത്? ഇവിടെ 4 മദ്ഹബും സുന്നത്ത് ജമാഅത്തും 1,000 കൊല്ലമായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയിൽ കുറെ ജമാഅത്തും കുറെ നദ്വത്തും കേരള ജമീയത്തും ഒക്കെ ഉണ്ടാവേണ്ട ആവശ്യം എന്താ? മുമ്പത്തെ പോലെയാണ് പോന്നാ പോലെ മാലിമാരോ ഇല്ലാതാക്കാനാണെങ്കിൽ അതിപ്പോ വല്ലാതെ പറഞ്ഞോളുന്നില്ല. പറയാൻ തന്നെ ബുദ്ധിയുള്ളവർക്ക് അതെന്ത് ഇല്ലാതാവുണ്ട്? പറയാൻ തന്നെ ഇല്ലാതാവുള്ള സാധനമുള്ളു. അല്ല, കുറെ ആൾക്കാർക്ക് ഞങ്ങൾക്ക് കുറെ പാടണം, പാടിക്കോട്ടെ. അതിനർത്ഥം ആശയമൊന്നും ഇല്ലാന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ട് ഞങ്ങൾ എന്നിട്ട് കൊട്ടിയാണ്, മുട്ടാണ്, കുത്തി മുറിക്കാണ് ചെയ്തോട്ടെ, ചെയ്യണില്ലേ? ഇതൊക്കെ പറഞ്ഞിട്ടും ചെയ്യണില്ലേ? സുന്നി മുസ്ലിംമാരടക്കം പറഞ്ഞു അങ്ങനെയുള്ള കൂത്താട്ടിന്റെ പൂരങ്ങളൊന്നും നിർച്ചകളൊന്നും നടത്തരുത് എന്ന് പറഞ്ഞിട്ട് പോരു കേട്ടോ. ഉദ്യങ്ങാടി നിർച്ചന്റെ അടുത്ത് തന്നെ ഗംഭീര നേർച്ച കഴിഞ്ഞതിനേക്കാൾ ഗംഭീരമായിട്ട് ഇപ്പോഴും നടക്കണം. അവിടെ സമസ്തയിലുള്ള നേതാക്കന്മാരെന്നെ പറഞ്ഞു അത്തരം പേക്കൂത്തുകളൊന്നും വേണ്ടാത്തരങ്ങളൊന്നും പാടില്ല നേർച്ചയ്ക്ക് എന്ന് പറഞ്ഞിട്ട് അവർ കേൾക്കണില്ല. അപ്പൊ കേൾക്കാത്തവർ ആര് പറഞ്ഞാലും കേൾക്കൂല. പിന്നെ ബുദ്ധിയുള്ളവർക്കും അവരാരോട് പറയും വേണ്ട. ഈ നേതാരങ്ങളൊക്കെ ഇല്ലാതാക്കി അവരാരും വേണ്ട, അതൊക്കെ നമ്മളെ ബുദ്ധി തന്നെ മതി. പിന്നെ നമ്മൾക്ക് ആവശ്യം എന്താ? ജമാഅത്ത് മൗലവിനെ കൊണ്ടും സുന്നി നദ്വത്ത് മൗലവിനെ കൊണ്ടും സുന്നി മുസ്ലിമരെ കൊണ്ടും നമ്മൾക്കുള്ള ആവശ്യം എന്താ? അങ്ങനെ റസൂലും പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു തെളിച്ചിട്ട് നമ്മളൊക്കെ പിന്നാലെ കൂടി കൂടുന്നത്. അത് പറഞ്ഞു തരുന്നുണ്ടോ ഇതിനാ അപ്പൊ ചോദിക്കുന്നത്? 60 കൊല്ലം കഴിഞ്ഞപ്പോ അള്ളാഹു പറഞ്ഞതും റസൂൽ പറഞ്ഞതും പിന്നെ ഇജ്മായേര് പറഞ്ഞതും പ്രമാണാക്കണം. ആരാ ഇജ്മായേര് എന്ന് പറഞ്ഞ ആൾക്കാര്? ഇജ്മായേര് എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടുണ്ട്, കൂട്ടുണ്ടോ? ശരിയാ, ഖുർആന് ഹദീസ് ഇജ്മായ ഖിയാസ്. അപ്പൊ ഇജ്മായ ആരുടെ? ഖുർആൻ എന്ന് പറഞ്ഞ അള്ളാന്റെ, ഹദീസ് എന്ന് പറഞ്ഞ നബിന്റെ മേലിൽ കെട്ടിണ്ടാക്കിയതാ. നബി പറഞ്ഞതല്ലേ? നബി പറഞ്ഞുണ്ടോ ഇല്ലേ നമുക്ക് നോക്കാം. നബി പറഞ്ഞിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം. ആ ഖുർആൻ പറഞ്ഞ അള്ളാഹ് പറഞ്ഞ എന്താ ശരിയാതൊരു തർക്കമില്ല, ഒരാൾക്ക് അട്ടിമറിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥാണെന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവത. ഒരൊറ്റ ഒരു തന്നെ ഖുർആൻ അട്ടിമറിക്കാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല, ഇനിയൊട്ട് കഴിയില്ല. ഇനി കഴിയണമെങ്കിൽ ഒരാറ്റം ബോംബ് ഭൂമി ഒട്ടാകെ വീണം, ഭസ്മമാണ്, എന്തെങ്കിലേ ഖുർആൻ അട്ടിമറിക്കാൻ കഴിയുള്ളൂ. അതുണ്ടാവില്ല, നമുക്ക് പ്രതീക്ഷിക്കാം. ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താ, അത് നബി പറഞ്ഞതാണെന്നും പറഞ്ഞിട്ട് ഹദീസുണ്ടാക്കിയത് അവിടെ കിട്ടുന്ന ഹദീസ് മുക്കാലിറക്കാനാണ്. പിന്നെ ഇജ്മാ എന്ന് പറഞ്ഞ സാധനം എന്താ, അത് അള്ളാന്റെ ബന്ധുവില്ല, നബിന്റെ ബന്ധുവില്ല. പിന്നെ ആരാ, അറേബ്യയിൽ ഉണ്ടായിരുന്ന രണ്ടും മൂന്നും നൂറ്റാണ്ടിലുണ്ടായിരുന്ന കുറച്ച് മൊയ്ലിയക്കന്മാർ കൂടി പറഞ്ഞു എന്നാണ്. ഇതാ പേരുള്ള പ്രത്യേകത, അവിടുത്തെ കുറച്ച് മൊയ്ലിയക്കന്മാരൊക്കെ കൂടി ഇരുന്നിട്ടാണ് തീരുമാനിച്ചു. എന്തെന്ന്, നാല് മദ്ഹബിൽ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നാല് മദ്ഹബിന്റെ ഇമാമീങ്ങൾ എന്ന് പറയുന്ന ആൾക്കാർ, അബൂ ഹനീഫ കേട്ടോ, അവരൊക്കെ കൂടി, അവരെ ശിഷ്യന്മാരുണ്ട്, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുണ്ട്, അവരൊക്കെ കൂടി മക്കത്തും മദീനത്തും പള്ളിയിലും ജാമിയല്ലാസറിലും ഒട്ടാകെ നിറഞ്ഞിരുന്നിട്ട് അങ്ങോട്ട് തീരുമാനിച്ചു, മറക്കിരുന്നാൽ കൈയും മുഖവും കൂടി കഴുകിയിട്ടല്ലാതെ നിക്കരിക്കാൻ എന്റെ മുമ്പിലേക്ക് വരരുത് എന്നുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിലും സന്ധ്യ ഞാൻ പറയാത്തതുകൊണ്ട് കൈകൾ നിർബന്ധമില്ല എന്ന് തീരുമാനിച്ചു. സന്ധ്യ ഞാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് സന്ധ്യ കൈകൾ നിർബന്ധമില്ല എന്ന് നാല് മനോഹരത്തിന്റെ കിതാബിലും യജമാനായിട്ട് എഴുതി വെച്ചു. ആ യജമാനം നമ്മൾ സ്വീകരിക്കണം എന്നാണ് ഇപ്പൊ പറയണത്. 40 ആടിനൊരാട്, 80 ആടിനൊരാട്, 120 ആടിനൊരാട് എന്നുള്ളതാണ് ഇജ്മായാരാകുന്ന ഞങ്ങളുടെ മദ്ഹബ്, ഞങ്ങളുടെ ഇജ്മായ്, ഞങ്ങളുടെ തീരുമാനം. അതുകൊണ്ട് നിങ്ങളും പറയണം 40 ആടിനൊരാട്, 80 ആടിനൊരാട്, 120 ആടിനൊരാട് എന്ന് നിങ്ങളും പറയണം. പറയാൻ പറ്റുമോ, നമുക്കൊക്കെ പറയാൻ പറ്റുമോ? ഞങ്ങൾ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ പറയാൻ പറ്റൂല. 40 ആടിനൊരാടാണെങ്കിൽ 80 ആടിന് 2 ആട്, 120 ആടിന് 3 ആട്. അറബികൾക്ക് സക്കാത്ത് വെട്ടി കുറക്കാൻ വേണ്ടിയിട്ട് അറബി ഇമാമിയങ്ങളൊക്കെ കൂടി കള്ളക്കണക്ക് ഉണ്ടാക്കിയാൽ അത് ഇസ്ലാമതാക്കാൻ പാടില്ല എന്ന ഖുർആൻ സുന്നത്തുകാരുടെ വാദം. അത് ഇസ്ലാമിലേക്ക് നടത്താൻ പാടില്ല, അത് അറബികൾക്ക് വേണ്ടി അറബി ഹോജാക്കന്മാരും നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതവിടെ വെച്ചോളൂ, ഇതാമൊക്കെ അവിടെ ഉണ്ട്. ശരി, അത് ഇസ്ലാമിലേക്ക് കൂട്ടി തെളിയിക്കാൻ പാടില്ല, അല്ലെങ്കിൽ മുസ്ലിമിങ്ങളോട് പറയാൻ പാടില്ല, അതാ നമ്മളെ വാദം. ഒരു മകളും ഒരു മകന്റെ മോളും ചെന്നപ്പോൾ നബി അവകാശം കൊടുത്തു, എന്നാൽ ഇനി രണ്ട് മകളും രണ്ട് മകന്റെ മകളായാൽ അവകാശം കൊടുക്കണ്ടെന്ന് നാല് ഹോജാക്കന്മാരും എഴുതി വെച്ചു. ഇജ്മായി എന്ന് പറഞ്ഞാൽ ഇവിടെ വില വെക്കൂല, ആ ഇജ്മായി തോറ്റിലെറിയും. ഒരു മകളും ഒരു മകന്റെ മകളായപ്പോൾ നബി അവകാശം കൊടുത്തു, അങ്ങനെ വഫാത്തായിപ്പോയി. പിന്നെ രണ്ട് മകളും രണ്ട് മകന്റെ മകളും വന്നപ്പോൾ അവകാശം കൊടുക്കൂല എന്ന് പറയുന്നതിൽ അറബി ഹോജാക്കന്മാർ ഇജ്മായിട്ടുണ്ടെങ്കിൽ ആ ഇജ്മായി തോറ്റിലെറിയണമെന്നാണ് ഖുർആൻ സുന്നത്തുകാർ പറയുന്നത്. അത് മുസ്ലിമികളോട് പറയാൻ പാടില്ല. എവിടുന്ന് കിട്ടി രണ്ട് മകളും രണ്ട് മകന്റെ മകളായാൽ അവകാശമില്ലാന്ന് എവിടുന്ന് കിട്ടി എന്ന് ചോദിക്കുമെന്ന് മറുപടി പറയണോ? മറുപടി പറയാൻ ഇവിടെ ആളുണ്ടോ? ആളില്ല. അപ്പൊ ഇജ്മായ പ്രമാണാണെന്ന് പറയുന്ന നദ്വത്ത് മുജാഹിദീൻ മൗലവിമാർ തൗബ ചെയ്യണം. ഇത്രകാലം ഖുർആൻ സുന്നത്താണ് നമ്മൾക്ക് വേണ്ടത്, അത് പ്രചരിപ്പിക്കാനാണ് ഞങ്ങൾ വന്നത്, അതാണ് ഈ സമുദായത്തെ പഠിപ്പിക്കേണ്ടത്. ഖുർആൻ മറ്റേ മദ്ഹബുകളൊന്നും നമ്മൾക്ക് പാടില്ല, തക്ലീദ് ചെയ്യല് ഹറാമാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാർ ലോക ഹോജാക്കന്മാരെ ഒന്നാകെ തക്ലീദ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വന്നാൽ തൗബ ചെയ്തോളിന്ന് പറയാ, ഒന്നും കാണിക്കൊന്നും വേണ്ട, നിങ്ങളാ അബദ്ധത്തിൽ നിന്ന് തൗബ ചെയ്തോളൂ, ഞങ്ങളെ ഇനി കിട്ടൂല എന്ന് പറയാം. തൗബ ചെയ്യവരും തൗബ ചെയ്യോ, ഈ രോഗത്തിന് തൗബ ചെയ്യോ, ചെയ്യൂല. തെരിക്കത്ത് എന്നൊരു പദം ഖുർആനിലുണ്ട് എന്ന് നദ്വത്തിന്റെ ജനറൽ സെക്രട്ടറിയായ കെ പി മുഹമ്മദ് മൗലവി അനന്തരവാസ വിഷയത്തിൽ എന്നോട് എന്നെ ഖണ്ഡിക്കാൻ വേണ്ടി എഴുതിയ ലേഖനത്തിൽ പേരക്കുട്ടികളെ അവകാശം നിഷേധിക്കാൻ വേണ്ടി തെരിക്കത്ത് എന്നൊരു പദം ഇതാ ഖുർആനിൽ അള്ള പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അൽമനാറിൽ എഴുതി 10,000 നോട്ടീസ് ഉടനെ ഇറക്കി ഞാൻ. അങ്ങനെ ഒരു പദം ഖുർആനില്ല. ഇപ്പൊ എല്ലാവരും അറിഞ്ഞു. ഇപ്പൊ കേരളത്തിലുള്ള ബുദ്ധിയുള്ള ആൾക്കാർ ഇത് വായിക്കുന്നവർ ശ്രദ്ധിക്കുന്നവർക്കൊക്കെ ബോധ്യമായി. അത് വിസ്മയം അവരറിഞ്ഞു നടത്തും. അവരിപ്പോ നോണറിയാൻ ആദ്യം പോയിട്ടില്ലല്ലോ. അപ്പൊ പറഞ്ഞപ്പോ അങ്ങനെ തോന്നിയും പറഞ്ഞിട്ടുണ്ടോ എന്ന് എല്ലാവരും അറിഞ്ഞപ്പോ തെരിക്കത്ത് എന്നൊരു പദം ഖുർആനിലില്ല എന്ന് കേരളത്തിലുള്ള സകല മുസ്ലിങ്ങൾ അത് അന്വേഷിച്ചവർക്ക് എല്ലാവരും അന്വേഷിച്ചോട്ടെ, ലോകത്തുള്ളവർ മുഴുവൻ അന്വേഷിച്ചോട്ടെ, അങ്ങനെ തെരിക്കത്ത് തെരിയക്കത്തല്ലട്ട, തെരിക്കത്ത് അനന്തര സ്വത്ത് എന്നുള്ള അർത്ഥത്തിലുള്ള തെരിക്കത്ത് എന്ന പദം ഖുർആനിൽ ഉണ്ട് എന്ന് പറയുന്നു. കെ പി മുഹമ്മദ് മൗലവി പറഞ്ഞപ്പോൾ ഇല്ല എന്ന് 10,000 കണക്കിൽ നോട്ടീസ് അടിച്ചിറക്കി. കെ പി മുഹമ്മദ് മൗലവി തൗബ ചെയ്തോ, തൗബ ചെയ്യോ, മരണം വരെ തൗബ ചെയ്യോ, ചെയ്യൂലട്ടാ, കാത്തിരിക്കണ്ട, ചെയ്യൂല, മരണം വരെ. ഞാൻ ആ എഴുതിയത് തെറ്റാണെന്ന് കെ പി മുഹമ്മദ് മൗലവി പറയില്ല. എവിടെ തെറ്റ് പറഞ്ഞത്? ഖുർആനിലാണ് തെറ്റ് പറഞ്ഞത്, കിതാബിലല്ല, അൽമനാറിലല്ല, പ്രബോധനത്തിലല്ല, വേറെ ഏതെങ്കിലും ഗ്രന്ഥത്തിലുള്ള വിഷയത്തെ പറ്റില്ല. ഖുർആനിൽ ഇല്ലാത്തൊരു പദം ഉണ്ടെന്ന് പറഞ്ഞത് അത് തിരുത്താൻ കെ പി മുഹമ്മദ് മൗലവി തയ്യാറില്ല, മരണം വരാള് തിരുത്തില്ല എന്ന് അപ്പൊ തിരിച്ചെങ്കിൽ നന്നായിച്ചിട്ട് പറയണം, അല്ലാണ്ട് ഇപ്പൊ എനിക്ക് ഒയി പറഞ്ഞിട്ട് പറയുന്നില്ല. തിരുത്താണെങ്കിലും തിരുത്തട്ടെ, അതിനുവേണ്ടി പറയാ, പെണ്ണെ തിരുത്തൂലോ, പ്രതീക്ഷിക്കേണ്ട, തിരുത്തൂല. ഈ മൗലവി മാറി നമ്മളെ കഴുതകളാക്കുന്ന, നമ്മളെ കാണപൂട്ടുന്നതിന്റെ കോലാപ്പി പറയുന്നത് നമ്മളെ കാണപൂട്ടവർ ചെയ്യുന്നത്, നമ്മളെ കൃഷി ചെയ്യാണ്, നമ്മളെ ചൂഷണം ചെയ്യാണ്. എന്നിട്ട് എല്ലാവരുടെയും ഊർജ്ജം എന്താ? അഞ്ചു നാലായിരം വാ കൊടുത്തോളി, അഞ്ചു നാലായിരം നിക്കരിച്ചോളി, അതുപോലെ പിന്നെ അതിന്റെ അപ്പുറപ്പുറം സ്വർണം നിക്കരിച്ചോളി, പിന്നെ പാത്രം മുഴുവൻ നിക്കരിച്ചാളി, ഒക്കെ നിക്കാരം തന്നെ. വേറെ ഒരു പരിപാടി ഇല്ല. ഖുർആനും പഠിക്കണ്ട, ഖുർആൻ ഉള്ളത് വരും വേണ്ട, ഇവിടെ കൃഷിയും വേണ്ട, കച്ചവടവും വേണ്ട, വിദ്യാഭ്യാസം വേണ്ട, പിന്നെ ഭരണം വേണ്ട, ഒന്നും വേണ്ട. അഞ്ചു നേരം ഇങ്ങനെ വാങ്ങ കൊടുക്ക, അഞ്ചു നേരം ഇങ്ങനെ നിക്കരിക്ക, നിക്ക പറഞ്ഞ കാരണം പറയാം, അപ്പുറപ്പുറം പിന്നെ ഇരിക്കണോടത്തോളം പിന്നെ നിക്കരിക്ക, രാത്രി 10 മണി അപ്പൊ ഖുർആനും സുന്നത്തുമാണ് നമ്മളുടെ പ്രമാണം. എന്താ സുന്നത്ത്? സുന്നത്ത് നബി ചെയ്തത്. ഖുർആൻ എന്താ? അല്ല പറഞ്ഞത്. ഖുർആൻ അല്ല പറഞ്ഞ് സുന്നത്ത് പറഞ്ഞ് നബി ചെയ്തു. നബി ഇപ്പൊ എന്താ ചെയ്തത്? ഇങ്ങനെ രണ്ടുവട്ടം പറഞ്ഞ് ജിബ്രീൽ ഇത്രയും ശാസിച്ച് ഇങ്ങനെയൊക്കെ പിടിച്ച് ഞെക്കി പാലപ്പെടുത്തിയിട്ട് പോലും എനിക്ക് രാവൂല എന്ന് പറഞ്ഞു. നമ്മളോ അങ്ങനെ തന്നെ. ഇന്ന് ലോകത്ത് എണ്ണപ്പെട്ട സമുദായങ്ങളുടെ കൂട്ടത്തിൽ രണ്ടാമത്തെ സമുദായമാണ് നമ്മൾ. ഇവിടെ 550 കോടി ജനങ്ങൾ ഈ ഭൂമുഖത്ത് നിന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് 150 കോടി ക്രിസ്ത്യാനികളാണെങ്കിൽ 100 കോടി മുസ്ലിങ്ങളാണ് രണ്ടാം സമുദായം ജനസംഖ്യയിൽ. അങ്ങനെ ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്തെത്താൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ സമ്പത്തിൽ 1st ഇപ്പൊ നമ്മളാ നിൽക്കുന്നത്, പക്ഷെ അക്ഷരാഭ്യാസത്തിലോ 100th എന്താ കാരണം? എന്താണ് അക്ഷരാഭ്യാസത്തിൽ ഇത്രയും പിന്നോക്കം വരാൻ കാരണം? എന്താണ്? നമ്മളുടെ ഒരു അക്ഷരം പഠിച്ചിട്ടില്ല, ഒരക്ഷരം പഠിച്ചിട്ടില്ല. നിരക്ഷര കുട്ടികളുടെ നേതാവായിരുന്നു ആര്? മുസ്ലിം 100 കോടിന്റെ നേതാവ്. എന്നൊക്കെ ലോകം മുഴുവൻ ലക്ഷക്കണക്കിൽ പുരോഹിതന്മാർ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് 1000 കൊല്ലായി. അങ്ങനൊക്കെ മുസ്ലിം സമുദായത്തിന്റെ അക്ഷരാഭ്യാസത്തിൽ താല്പര്യമില്ലാതായി, മുസ്ലിം സമുദായം പിന്നോക്കമായി എന്ന് പറയുന്നതിൽ എന്തിനാ ഖേദിക്കുന്നത്? പൈസ കൊടുത്തിട്ട്, ശമ്പളം കൊടുത്തിട്ട് ഈ തെമ്മാടിത്തരം വിളിച്ചു പറയാനായിട്ട് പുരോഹിത വർഗത്തെ നിയോഗിച്ച സമുദായമാണ് നമ്മൾ, അല്ലെ? ഖുർആൻ ഒന്ന് പഠിക്കാൻ ഒഴിവുണ്ടായോ? ഖുർആൻ പഠിക്കാൻ നമ്മൾക്ക് അവസരം വന്നു. എന്താണ് ഈ ആദ്യത്തെ ആദ്യത്തെ തള്ളാൻ കാരണം? അത് സ്വീകരിക്കാതിരിക്കാൻ, നബി സ്വീകരിക്കാതിരിക്കും. നബിയോടാ പറഞ്ഞു, നമ്മളോടല്ല. അക്കീമുസ്സലാത്ത എന്ന് പറഞ്ഞു പോലെ എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ചെറിയ ഒരു ദുർവ്യാഖ്യാനം അവിടെ നടത്താമായിരുന്നു. ഈ ക്രൌ ബിസ്മിറബിക്ക എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് വായിക്കാൻ തുടങ്ങണം എന്ന് പറഞ്ഞാൽ എല്ലാവരോടും പറഞ്ഞതാണ്, അപ്പൊ നബിയേന് പെട്ടോണൊന്നുമില്ല എന്ന് ചിലപ്പോ പറയാൻ പാടില്ല. എന്നിരുന്നാലും ഒരാളങ്ങനെ വാദിക്കുകയാണെങ്കിൽ ചെറിയൊരു പഴുതുണ്ടായിരുന്നു. ഇതിപ്പോ പറഞ്ഞു തന്നെ എന്താണെന്നറിയോ? നീ അക്ഷരാഭ്യാസിയാവൂ എന്നെങ്കിലേ മറ്റോരും പഠിക്കൊള്ളൂ എന്നാ അതിന്റെ അർത്ഥം. ഇവിടെ നിരക്ഷര വിഷയങ്ങളല്ല, ശരിയാ, അള്ളാഹ്ക്കറിയാം. അറബി സമൂഹത്തിലേക്കാണ് ആദ്യമായിട്ട് നബിയെ നിയോഗിക്കുന്നത്. അവരൊക്കെ നിരക്ഷര വിഷയങ്ങളാണ് പൊതുവെ. അപ്പൊ അവരുടെ ഇടയിൽ പ്രവാചകനായിട്ട് നീ അങ്ങോട്ട് പ്രത്യക്ഷപ്പെടുമ്പോൾ നീ തന്നെ ഒന്നാമനായിട്ട് അക്ഷരം പഠിക്കണം, നീ വായിക്കാൻ പഠിക്കണം. എന്നെങ്കിലും നിന്റെ ജനത വായിക്കാൻ പഠിക്കൂ, അവർ അക്ഷരാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കൂ എന്ന് രണ്ടുവട്ടം ആവർത്തിച്ച് പറഞ്ഞ അങ്ങനത്തെ നിർബന്ധമായ കാര്യം നബി മരണം വരെ സ്വീകരിച്ചിട്ടില്ല, ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല എന്ന് വിശ്വസിച്ചെങ്കിലേ സുന്നിയാവുള്ളൂ എന്ന് അപ്പോഴത്തെ മതം. ഇതിനിപ്പോ ആരോടാ അപ്പൊ ഇതിന്റെ സങ്കടം പറയാ? അള്ളാഹു പറഞ്ഞ കാര്യം നബി ചെയ്തിട്ടില്ല എന്ന് വിശ്വസിച്ചെങ്കിൽ ശരിയായ സുന്നത്ത് ജമാഅത്തുകാരനാവുള്ളൂ എന്നാ. ആയിക്കോട്ടെ, അതിന്റെ ഫലം നമ്മൾ അനുഭവിച്ചു ഇല്ലേ? അതിന്റെ ഫലം നമ്മൾ അനുഭവിച്ചു. 1300 വർഷം വരെ ഖുർആനിൽ എന്താണുള്ളത് നിങ്ങൾക്കറിയോ? നമ്മൾക്ക് തരേണ്ട ആവശ്യമില്ല, മറുപടിയാണ്. ഈ സുന്നത്ത് ജമാഅത്ത് സുന്നി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രചരണം നടത്തിയതിന്റെ ഫലമായിട്ട് എന്തുണ്ടായി? 1300 വർഷം വരെ അല്ല ഖുർആനിൽ നിസ്കാരത്തെപ്പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? നമ്മൾക്കൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വായിക്കാനറിയോ? വായിക്കാൻ അറിഞ്ഞോളൊന്നുമില്ല, നബി പോലും പഠിച്ചിട്ടില്ല. പിന്നെ വായിക്കാൻ പഠിച്ചൂടെ? പഠിക്കുന്നത് സുന്നത്താണ്. അതായത് ഒഴിച്ചാൽ കുറ്റവുമില്ല, ഒഴിച്ചാലോട്ട് കുറ്റവുമില്ല, പഠിക്കുന്നൊരു സുന്നത്താണ് അക്ഷരാഭ്യാസം. ഇതല്ലാതെ അക്ഷരാഭ്യാസം നിർബന്ധമാണെന്ന് പഠിപ്പിച്ച ഒരൊറ്റ മദ്ഹബുകാരൻ ഈ ലോകത്ത് വന്നോ? എന്താ കാരണം? എന്താ വരാതിരിക്കാൻ കാരണം? അള്ളാഹു പറയാത്തതുകൊണ്ടോ? ഖുർആൻ ഇല്ലാത്തതുകൊണ്ടോ? ആത്ത് മൻസൂഹായതുകൊണ്ടോ? ആത്ത് മൻസൂഹാണെന്ന് എഴുതി വെക്കാൻ പോലും ധൈര്യമുണ്ടായിട്ടില്ല. പലയിടത്ത് മൻസൂഹാക്കനാ പണി, ഇവിടെ മൻസൂഹാക്കാൻ ധൈര്യം വന്നോ? അതും ധൈര്യം വന്നില്ല. പിന്നെന്താ ചെയ്തത്? നബി അന്നെ ഇന്നെക്കൊണ്ടാവൂരാന്ന് പറഞ്ഞിരിക്കുന്നു, അത് നമ്മൾ വിശ്വസിച്ചു. സത്യത്തിൽ നബി അക്ഷരാഭ്യാസം പഠിച്ചു, പഠിപ്പിച്ചു, നബിന്റെ ഭാര്യമാർക്ക് പഠിപ്പിച്ചു. അങ്ങനെ അക്ഷരാഭ്യാസം അതിപ്രധാനമാണെന്ന് ഈ സമുദായത്തെ പഠിപ്പിച്ചു വിട്ട നബിന്റെ അനുയായികൾ പിന്നീട് നബി പോലും പഠിച്ചിട്ടില്ല എന്നുള്ള വിശ്വാസത്തിലേക്ക് മടങ്ങുകയും അങ്ങനെ 1300 കൊല്ലം ഖുർആൻ ബഹിഷ്കരിക്കുകയും ഖുർആൻ പഠിക്കേണ്ടതില്ല, അത് പരിഭാഷപ്പെടുത്താൻ പാടില്ല, അതിനർത്ഥം പറയാൻ പാടില്ല എന്ന ഈ ബുദ്ധിശൂന്യതയിൽ 13 നൂറ്റാണ്ട് നിലനിൽക്കുകയും ചെയ്തെങ്കിൽ അതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി ബുഖാരിയാണെന്നാണ് നമ്മളിവിടെ പ്രഖ്യാപിക്കുന്നത്. ബുഖാരിയും മുസ്ലിമും അവരാണ് അതിന്റെ ഒന്നാമത്തെ ഉത്തരവാദികൾ. മുസ്ലിം സമുദായത്തിന് അക്ഷരാഭ്യാസം വേണ്ട എന്ന് തോന്നാനുണ്ടായ കാരണം തോന്നിച്ചത് ഇവരാണ്. ഏതായാലും നമ്മളിവിടെ വളരെ സങ്കൂച്ചത്തോടുകൂടി ധൈര്യമായിട്ട് സമുദായത്തിന്റെ പിന്തുണയോടുകൂടി നമ്മളിവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഒന്നാമത്തെ ഇസ്ലാം കാര്യം അക്ഷരാഭ്യാസമാണ്. അള്ളാഹു പറഞ്ഞ ഖിറാഅത്ത് അതാണ് ഒന്നാമത്തെ ഇസ്ലാം കാര്യം എന്ന് പ്രഖ്യാപിച്ചതിനെതിരെ 10 വർഷമായിട്ട് മാതൃഭൂമിയിലൂടെയും മനോരമയിലൂടെയും പ്രസ്താവിച്ചു കഴിഞ്ഞ ആ ഒരു പ്രസ്താവനയ്ക്കെതിരിൽ ഇന്ന് വരെ ഒരു ഖണ്ഡനം കൊണ്ടുവരാൻ ഇവിടുത്തെ 10,000 കണക്കിൽ പണ്ഡിതന്മാരിൽ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം എന്റെ സുഹൃത്തുക്കളെ ഞാൻ അറിയിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾക്ക് എന്താ നേട്ടം? അതുകൊണ്ടേ നേട്ടമുള്ളൂ. അക്ഷരാഭ്യാസമാണ് ഒന്നാമത്തെ ഇസ്ലാം കാര്യമെന്ന് പഠിച്ചാൽ അവിടെ നിന്ന് അങ്ങോട്ട് പറയുന്ന ഇസ്ലാം കാര്യം മനസ്സിലാവും, ഈമാൻ കാര്യം മനസ്സിലാവും, ഖുർആനും മനസ്സിലാവും. അഭ്യാസം അക്ഷരാഭ്യാസം പേനാഭ്യാസം ഒക്കെ പഠിക്കുകയാണല്ലോ, വായനാഭ്യാസം ഒക്കെ പഠിക്കുകയാണല്ലോ. അപ്പൊ ഖുർആനും വായിക്കണം, ഖുർആൻ എഴുതിയത് വായിക്കണം, അതിന്റെ അർത്ഥം മനസ്സിലാക്കണം, അതിന്റെ വ്യാഖ്യാനം മനസ്സിലാക്കണം. ആദ്യം ഇവിടുന്ന് അങ്ങോട്ട് ഈ 14-ാം നൂറ്റാണ്ടിൽ ക്രിസ്താബ്ദം 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യം മുതൽക്കാണ് ഖുർആൻ പഠിക്കണമെന്നുള്ള ചിന്താഗതിയിലേക്ക് മുസ്ലിം സമുദായം എത്തിച്ചേർന്നത്. അതുവരെ അത് പഠിക്കാൻ പറഞ്ഞ കൂട്ടാക്കൂല. ഏതായാലും രക്ഷപ്പെട്ടു, നമ്മൾക്കൊരാശ്വാസമുണ്ട്. മുസ്ലിം സമുദായം ഇന്ന് രക്ഷപ്പെട്ടു. എന്ത് രക്ഷപ്പെട്ടു? ബാബറി മസ്ജിദിന്റെ കാര്യത്തിൽ രക്ഷപ്പെട്ടു എന്നല്ല പോയി പറയുന്നത്, അത് തല്ലും തഹറാറുമായിട്ട് അങ്ങനെ നടക്കുന്നത്. അതിപ്പോ എന്തൊക്കെയാവുക എന്നുള്ളതൊന്നും നമുക്കറിയില്ല. നമ്മളിപ്പോ മാനസികമായിട്ട് നമ്മൾ രക്ഷപ്പെട്ട ഒരു വിഷയം എന്താണെന്നറിയോ? ഖുർആൻ പഠിക്കണം, ഖുർആൻ പഠിച്ചെങ്കിലേ രക്ഷയുള്ളൂ, അക്ഷരാഭ്യാസം വിദ്യാഭ്യാസം ഒക്കെ വേണം എന്നൊരു തന്റേടം വന്നിട്ടുണ്ട്. ആ രക്ഷ മാത്രമേ ഉള്ളൂ. അവിടുന്ന് അങ്ങോട്ട് ഇത് ഒരു 100 കൊല്ലം മുമ്പെങ്കിലും ആ ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ബാബറി മസ്ജിദ് കുഴപ്പമോ രാമക്ഷേത്ര കുഴപ്പമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ രണ്ടു കൂട്ടരിലുണ്ട് അക്ഷരാഭ്യാസം ഇല്ലാത്തവർ. അതൊരു വിഷയമായിട്ട് സംസാരിക്കല്ല, വിഷയമായിട്ട് സംസാരിക്കാനുള്ള വേദിയല്ലപ്പത്. ഈ അക്ഷരാഭ്യാസം ഇല്ലാത്ത കൂട്ടരി രണ്ടു കൂട്ടരിലുണ്ട്. അക്ഷരാഭ്യാസം ഇല്ലാത്ത കൂട്ടരി എത്ര കൂട്ടിയിരുന്നാലും കുഴപ്പമില്ലാതെ സമാധാനം ഉണ്ടാവില്ല, ഉണ്ടാവില്ലല്ലോ. കാര്യം എന്ന് അറിയില്ലല്ലോ, പറഞ്ഞാൽ കാര്യം മനസ്സിലാവില്ല, പറഞ്ഞാൽ കാര്യമായിട്ട് തലയെ കയറില്ല. കാര്യം തലയെ കയറണമെങ്കിൽ എന്തെങ്കിലും ചിന്തിച്ച് പഠിക്കാനുള്ള തല ഉണ്ടായാൽ മതിയോ? തലയ്ക്ക് എന്തെങ്കിലും കയറണ്ടേ? അപ്പൊ അക്ഷരാഭ്യാസം ഇല്ലാത്ത കുറെ ആൾക്കാർ ഇവിടെ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു, സങ്കടപ്പെടുന്നു, വ്യസനിക്കുന്നു. എന്ത് ചെയ്യാനാ? പള്ളിന്റെ പേരിൽ അത്തരത്തിലുള്ള അക്രമങ്ങളും അനീതികളൊന്നും വെറുതെ പള്ളിപ്പേരിൽ അക്രമം നടത്താൻ പാടില്ല എന്ന് അള്ളാഹു 5-6 വ്യക്തമായി, മക്കത്ത പള്ളിയാണെങ്കിൽ പോലും അതിന്റെ പേരിൽ ഇവിടെ കുഴപ്പം നടത്താൻ പാടില്ല എന്ന് അള്ളാഹു പറഞ്ഞത് കേട്ടോ? നമ്മൾ കേട്ടില്ല. പക്ഷെ ഇപ്പൊ കുഴപ്പമുണ്ടാക്കി നമ്മളാണോ? അല്ല, അത് വേറെ കാര്യം. ഏതായാലും ആ ഭാഗത്തേക്ക് ഇപ്പൊ ഒന്നും കിടക്കുന്നില്ല. നമ്മളുടെ വിദ്യാഭ്യാസപരമായ വിജ്ഞാനപരമായ അധോഗതിയുടെ ഫലമായിട്ട് നമ്മളിൽ നിന്നും തെറ്റുകൾ ചിലപ്പോഴല്ല ധാരാളം തെറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ നിരക്ഷരരായ ആൾക്കാർ സമുദായങ്ങളിൽ നിന്ന് ധാരാളം തെറ്റുകൾ അവിടെയും സംഭവിക്കുന്നു. ഏതായാലും ഇക്കാര്യം തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. അക്ഷരാഭ്യാസം ഒന്നാമത്തെ കാര്യം. ആ അക്ഷരാഭ്യാസത്തിന്റെ, പേരാഭ്യാസത്തിന്റെ, വാരാഭ്യാസത്തിന്റെ തുടക്കത്തിനാണ് ഇവിടെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ കീഴിൽ കേരള ഘടകം അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി രജിസ്റ്ററാക്കാനുള്ള ഏർപ്പാടൊക്കെ ഗ്രൗണ്ട് സാഹിബും അതുപോലെ നമ്മുടെ കമ്മിറ്റി മെമ്പർമാരും ഞാനടക്കം പലരും അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തുകൊണ്ടിരിക്കാൻ, രജിസ്ട്രേഷൻ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ കോപ്പി കറക്റ്റ് ചെയ്തു തരാൻ വേണ്ടിട്ട്, അതായത് ഇന്ത്യൻ വ്യവസ്ഥ പ്രകാരമുള്ള രജിസ്ട്രേഷൻ ആവണല്ലോ, അതിനെല്ലാം സാധുവാവുള്ളൂ. അതിനുവേണ്ടി ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് അഖിലേന്ത്യാ തലത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ കേരള ഘടകത്തിന്റെ ആദ്യത്തെ ബ്രാഞ്ച് ഓഫീസ് കാളികാവിൽ ഉദ്ഘാടനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്നും ഈ കാളികാവ് പ്രദേശത്തുള്ള ആദർശ ബന്ധുക്കൾക്ക് അതൊരഭിമാനമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം അതിന് ധൈര്യപ്പെട്ട് കുറച്ചുപേരെങ്കിലും തന്റെ ഇടത്തോടുകൂടി, ആവേശത്തോടുകൂടി, വിശ്വാസത്തോടുകൂടി ഒരു ഓഫീസ് നമ്മുടെ നാട്ടിൽ വേണം എന്നുള്ളൊരു ബോധം വന്നല്ലോ, ആവേശം അതിനുള്ള പ്രചോദനം ഉണ്ടായല്ലോ, അത് സന്തോഷകരമായ ഒരു കാര്യമാണ്. അതിന് ഇത്തരം വിഷയങ്ങളിൽ ശ്രദ്ധയുള്ള, താല്പര്യമുള്ള ആൾക്കാരൊക്കെ അതിന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതാണെന്നും ഇക്കൂട്ടത്തിന് ഞാൻ അപേക്ഷിക്കുകയാണ്. എന്താ വിഷയം? ഇവിടെ ആർക്കും തട്ടിക്കൊണ്ടാവാനോ വെട്ടിപ്പാളത്താനുള്ള വിഷയമല്ല. ഈ നാട്ടിലുള്ള വായനാഭ്യ വായിക്കാൻ അറിയുന്ന മുസ്ലിം അമുസ്ലിം വ്യത്യാസമന്യ എല്ലാവർക്കും അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും ഒരു ദൈവമുണ്ട് എന്ന് പൊതുവെ ഇന്ത്യയിൽ 95% വിശ്വസിക്കുന്നുണ്ട്. ഒരു 5% മാത്രമേ നിരീശ്വരവാദികൾ ഇന്ത്യയിലുള്ളൂ. കുറെ മുമ്പ് ഒരു കണക്കെടുത്ത് നോക്കുമ്പോൾ അങ്ങനെ കിട്ടിയിരുന്നതാണ്. ആയിക്കോട്ടെ, 5% ഉള്ളൂ, ബാക്കി 99% ദൈവവിശ്വാസികളാ. നമ്മളൊക്കെ ഈശ്വര വിശ്വാസികളാണ്. മുസ്ലിം ആവട്ടെ ഹിന്ദു ആവട്ടെ, ഇവിടെ ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞ വലിയ വ്യത്യാസമൊന്നും ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് പറയാനില്ല. കാരണം ഹിന്ദുക്കളുടെ അടുത്ത് കുറച്ച് തെറ്റുണ്ടെങ്കിൽ അത്രയും തെറ്റി നമ്മളെടുത്തുണ്ടെന്ന് തന്നെ അപസമായില്ലേ? അപസമായല്ലോ. ഖുർആൻ രണ്ടോട്ടും പഠിച്ചിട്ടില്ല, നമ്മൾ പഠിച്ചില്ല, ആരും പഠിച്ചില്ല, പിന്നെന്താ വ്യത്യാസം? പിന്നെ എന്താ കാര്യമായിട്ട് അഞ്ചു നേരം ബാങ്ക് കൊടുക്കലും അഞ്ചേരം നിസ്കരിക്കലും നമ്മളെടുത്തുണ്ടെന്നതാ? അതെ, ഈ അഞ്ചു നേരം ബാങ്ക് കൊടുക്കുന്നതിലെന്താ പറയുന്നത്, നിസ്കരിക്കുന്നതിലെന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളും നമ്മളും കൂടി വലിയ വ്യത്യാസം അപ്പോഴും ഉണ്ടാവില്ല. കാരണം രണ്ടൂട്ടരടുത്തും ഉണ്ട് കുറച്ച് തെറ്റെന്ന് അപ്പോഴും വരാം. അപ്പോ വലിയ വ്യത്യാസം ഒന്നും ഇപ്പോൾ ജാതീയതന്റെ പേരിലും വർഗത്തിന്റെ പേരിലും ആരും പറയണ്ട. ഏതാണ്ടൊക്കെ ഒന്നു തന്നെയെന്ന് മനസ്സിലാക്കിയാൽ മതി. ഏതാണ്ടൊക്കെ ഒന്നു തന്നെയാണ്, എല്ലാവർക്കും ഒരു ദൈവമുണ്ടെന്ന് അത് പൊതുവെ വിശ്വാസമുണ്ട്. ആ ദൈവം എന്ത് പറഞ്ഞു എന്ന് ഇവിടെ ഈ സുരാസനത്ത് സൊസൈറ്റിയുടെ ഓഫീസർക്കാരിട്ട് ആർക്കെങ്കിലും നോക്കണമെന്നുണ്ടെങ്കിൽ നോക്കിക്കോട്ടെ. മുസ്ലിമിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ജൂതന് പോലും നമ്മളിവിടെ കവാടം തുറന്നു വെച്ചുകൊടുത്തിരിക്കുകയാണ്. സൗഹൃദ പ്രകാരം സ്വാഗതം ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കുകയാണ്. അതുപോലെ മറ്റുള്ളവരുടെ വായനശാലയിൽ പഠിക്കാൻ പറ്റിയിട്ടുള്ള എന്ത് ശാസ്ത്ര ബുക്കുകളോ മത ബുക്കുകളോ ഉണ്ടെങ്കിൽ നമ്മൾക്കും വായിക്കാം, അനുവദിക്കുകയാണെങ്കിൽ. ഏതായാലും വായനകട നടക്കട്ടെ. ോ നമസ്കാരം അഞ്ചില്ല, മൂന്നേ ഉള്ളൂ. നമസ്കാരം മൂന്ന് മാത്രം എന്ന് പറയുമ്പോൾ എന്താണ് ഈ ലോകം മുഴുവൻ അഞ്ചുണ്ടാകുമ്പോ ഇവിടെ ഒരു മൂന്നിന്റെ വാദം എങ്ങനെ വന്നു? രണ്ടെണ്ണം എങ്ങനെയാ പോയത്? ഈ രണ്ടെണ്ണം ഏത് രണ്ടെണ്ണ കളയേണ്ടത്, ഏതാ കൂടി ചേർന്നത് എന്നൊക്കെ സവിസ്ത്രം പ്രതിപാദിക്കുന്ന ബുക്ക് ഒന്നും രണ്ടും മൂന്നും ബുക്ക് തൽസംബന്ധമായിട്ട് തന്നെ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ അതൊന്നെടുത്ത് വായിച്ചു നോക്കാലോ, തെറ്റാണെങ്കിൽ അതല്ല, അത്രയല്ലേ ഉള്ളൂ. പറയുന്നതൊക്കെ തെറ്റാണ് എന്ന് ബോധ്യായാൽ ഇറങ്ങിപ്പോവാ, ആരും പിടിച്ചു വെക്കൂല. തെറ്റാണെന്ന് പറഞ്ഞവനോട് വെക്കണം പിടിക്കാൻ ഇവിടെ ആരുമില്ല. മൂന്ന് നേരം മാത്രമേ ഇസ്ലാമിലുള്ളൂ ഖുർആനിലുള്ളൂ എന്ന് പറയുന്ന ബുക്ക് വായിച്ചിട്ട് അത് മൂന്നൊന്നും തെളിയുന്നില്ല, വേണ്ട തെളിയണ്ട, അഞ്ചായിട്ട് പോയിക്കോട്ടെ. അതല്ല, മൂന്ന് തന്നെ ഉള്ളൂ എന്ന് ഖുർആൻ കൊണ്ട് സ്ഥാപിച്ചത് വളരെ സമർത്ഥമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ ബോധ്യമുള്ള ആൾക്കാർ അതിനെ സംബന്ധിച്ച് പിന്നെയും ചോദിക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ എടുത്ത് പോട്ടെ, മറ്റു പണ്ഡിതന്മാരോട് ചോദിക്കട്ടെ. അങ്ങനെ വിജ്ഞാനപരമായ ഒരു വിപ്ലവം ഈ സമൂഹത്തിൽ ഉണ്ടാക്കി തീർക്കണം. വായനാഭ്യാസത്തിലൂടെ വായനാശീലത്തിലൂടെ ഈ സമുദായത്തിന് ശരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ബോധവും തന്റേടവും ഉണ്ടാക്കി തീർക്കണമെന്ന ഉദ്ദേശത്തിലാണ് ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ ശാഖയ്ക്ക് കീഴിൽ എല്ലാ സ്ഥലത്തും ലൈബ്രറി സ്ഥാപിക്കാൻ പോകുന്നത്. അതിന് സഹായകരമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇവിടുത്തെ ഓഫീസിലും പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും. വിപുലമായ തോതിലൊന്നും അല്ല, ചുരു തുടങ്ങി വെക്കുന്നേ ഉള്ളൂ, തുടങ്ങി വെക്കുന്നേ ഉള്ളൂ. ഏതായാലും കേന്ദ്ര കമ്മിറ്റി അതിനുവേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സഹായം ചെയ്യാൻ അർഹതയുള്ള അവസരത്തിൽ കമ്മിറ്റി തന്നെ ഇപ്പോ അങ്ങനെ പൂർത്തിയായിട്ടൊന്നുമില്ല, പൂർത്തിയാവാനെ കുറച്ച് കാലം പിടിക്കും. ഏതായിരുന്നാലും മുമ്പുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങളെ പോലെ വളരെ ദീർഘിച്ച കാലം കൊണ്ട് ഈ കമ്മിറ്റി പ്രസ്ഥാനം രൂപം കൊള്ളൂ എന്ന് വിചാരിക്കേണ്ട. കാരണം ഇതിന് പറയുന്ന കാര്യങ്ങൾ സ്വീകരിച്ചാലും സ്വീകരിച്ചിട്ടില്ലെങ്കിലും ഓരോരുത്തരുടെയും ബുദ്ധി പറയുന്നുണ്ട്, കാര്യം എന്തായിരുന്നാലും പറയുന്നത് കേട്ടാൽ സത്യമാണെന്ന് തോന്നുന്നുണ്ട്. അവിടേക്കിട്ട് വന്നാൽ മതി, എന്തായിരുന്നാലും കേട്ടാൽ സത്യമാണെന്ന് തോന്നുന്നുണ്ട് എന്നുള്ളവർക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ തലയെ കയറ്റി കൊടുക്കാം, പിന്നെ തലയെ കയറ്റി കൊടുക്കാൻ ഒരു പ്രയാസമില്ല. അപ്പോ സത്യമാണെന്ന് തോന്നുന്നുണ്ടോ ഇല്ലേ എന്നുള്ള ഓരോ കാര്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. മക്കളൊരു കുടുംബത്തിൽ മക്കൾ മരിച്ചാൽ ആ മക്കളിലെ മക്കളെ മുഴുവൻ പിടിച്ച് പുറത്താക്കണം. ഒരു മതാപ്പത് ഒരു മതാണ് ഇപ്പൊ ഞാനീ പറയുന്നത്. എന്താണ്, ഈ കുടുംബത്തിൽ നാലഞ്ച് ആ മക്കളുണ്ടായിരുന്നു, പമ്മക്കളൊക്കെ ഉണ്ടായിരുന്നു, അതിലൊന്നോ രണ്ടോ ആള് മരിച്ചുപോയി. ആ അങ്ങനെ അതിന്റെ ശേഷമാണ് ഇപ്പൊ വല്യപ്പിയും വല്യമ്മയും മരിക്കുന്നത്. ധാരാളം സ്വത്തുണ്ട്, അപ്പൊ അതിവിടെ വായിക്കണം. വായിക്കുമ്പോ എന്ത് വേണം? വായിക്കുന്നതിന് മുമ്പ് തന്നെ ഈ മരിച്ചവരുടെ കുട്ടികളെ പിടിച്ച് റോട്ടിലേക്ക് ആക്കണം, എന്നിട്ട് ഇവിടെ ഭാഗം നടത്താൻ പാടുള്ളൂ. എന്താ കാരണം? അവർക്കൊരു പൈസ കൊടുക്കൂല തന്നെ. ആ മരിച്ചവരുടെ മക്കൾക്ക് ഒരൊറ്റ പൈസ അവകാശം കൊടുക്കൂല, അതുകൊണ്ട് അവർ റോട്ടിലേക്ക് ഇറങ്ങിക്കോട്ടെ, അല്ലെങ്കിൽ ഉമ്മാന്റെ വീട്ടിലേക്ക് പോയിക്കോട്ടെ, അല്ലെങ്കിൽ എളാപ്പാന്റെ വീട്ടിലേക്ക് പോയിക്കോട്ടെ. ഇവിടെ സ്വന്തം എളാപ്പിയും മൂത്താപ്പിയും അമ്മയൊക്കെ ഉണ്ട്. ഇവരോ ഇത് ഇപ്പോ ഞങ്ങൾക്കുള്ളതാ, ഞങ്ങളുടെ ജ്യേഷ്ഠൻ മരിച്ചിട്ടുണ്ട്, അവന്റെ കുട്ടിക്ക് ഒരൊറ്റ പൈസ കൊടുക്കൂല, ഞങ്ങളുടെ പെങ്ങള് മരിച്ചിട്ടുണ്ട്, ആ കുട്ടികളെ ഞങ്ങൾ പുറത്താക്കും. അപ്പൊ ബാക്കിയുള്ള മക്കൾക്ക് അവരുടെ മക്കൾക്കും ഇവിടെ ജീവിക്കാൻ പാടുള്ളൂ, ഈ മരിച്ചവരുടെ മക്കൾക്ക് ഈ കുടുംബത്തിൽ ജീവിക്കാൻ പാടില്ല എന്ന് പറയുന്നൊരു മതം ഇവിടെ ഈ ലോകത്തുണ്ട്. അത് ഏതാന്ന് ചോദിച്ചാൽ നാണക്കടാണ് പറയില്ല. എന്താ ചെയ്യ, വേറെ ആരുടെയും മതല്ല, നമ്മളുടെ ഇസ്ലാം മതം എന്നും പറഞ്ഞിട്ട് കെട്ടിയുണ്ടാക്കിയ ഒരു ശരിയത്ത് നിയമമാണത്. മരിച്ചവന്റെ മക്കൾക്ക് അവകാശമില്ല എന്ന് പറയുന്ന ഈ അബൂജാഹിൽ നിയമം ഈ ലോകത്ത് പ്രഖ്യാപിച്ച മതം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സുന്നത്ത് ജമാഅത്ത് മതാണ്, അതിനെ അടിച്ചു പൊളിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ബുദ്ധിയുള്ള ആൾക്കാർ നടക്കുന്നത്. എന്താ കാരണം? ഖുർആൻ അതില്ല എന്നുള്ള കള്ളി വിളിച്ചത്. ഖുർആനിൽ അതില്ല, ഈ അനാഥ മക്കളെ പുറത്താക്കണമെന്നും അവർക്ക് അവകാശം കൊടുക്കണ്ട എന്നും ഖുർആനിൽ ഇല്ല എന്ന് പരസ്യമായി. ഖുർആനിലുണ്ട് എന്ന് പറയാൻ ഒരുത്തനി ലോകത്തില്ല. മുമ്പ് പറഞ്ഞത് എന്തെന്നറിയോ? മക്കളുടെ മക്കൾക്ക് അവകാശമില്ലാതെ ഖുർആനിലുണ്ട് എന്നാ എന്തെന്നുണ്ടെങ്കിൽ അറിയാലോ. ഖുർആനിലുള്ളതാ പറയണോനും അറിയാ കേൾക്കുന്നവനും അറിയില്ല. ഇനി എന്തുണെങ്കിൽ പറഞ്ഞോടെ. ആ 1300 കൊല്ലം മരിച്ചവരുടെ മക്കൾക്ക് ആർക്കും അവകാശമില്ല എന്ന് അള്ള പറഞ്ഞിട്ടുണ്ട്. അതാരെ പറഞ്ഞു? അത് സാഫിമാമ പറഞ്ഞിട്ട്. സാഫിമാമാരാ ഖുർആൻ ഒന്നാകെ കരക്കി കുടിച്ചാളാ കഴിഞ്ഞു. നമ്മള് കലക്കിയിട്ടില്ല, കുടിച്ചിട്ടില്ല. അപ്പൊ ഇതൊക്കെ കേൾക്കുന്ന 1300 കൊല്ലം ഇതൊക്കെ കേട്ട് സമ്മതിച്ചു കൊടുത്തു. 1400-ാമത്തെ കൊല്ലാണ്ട് കഴിഞ്ഞപ്പോഴേക്ക് സ്ഥിതി എന്തായിന്നറിയോ? ഇവിടെ നടക്കുന്ന സംഭവമാണല്ലോ, കേരള ഹൈക്കോടതി മുൻ ജഡ്ജിമാരടക്കം കേരളത്തിലുള്ള സകല പണ്ഡിത നേതാക്കന്മാരെയും എറണാകുളം ടൗൺ ഹാളിലേക്ക് ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് പ്രധാനമായും ഈ പേരക്കുട്ടികളുടെ അവകാശത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി 1991 ജൂലൈ 14 എറണാകുളം ടൗൺ ഹാളിലേക്ക് കേരളത്തിലെ പണ്ഡിത നേതാക്കന്മാരെ രജിസ്റ്റർ കത്ത് മുഖേനയും കാറെടുത്തയച്ചിട്ടും ക്ഷണിച്ചു. ഒരൊറ്റ കുട്ടി വന്നില്ല. ഉടനെ അന്ന് തന്നെ ഒരു ബുക്ക് പ്രസിദ്ധീകരിച്ചു, അത്തരം മക്കളുടെ മരിച്ച മക്കളുടെ മക്കൾക്ക് അവകാശമില്ല എന്ന് പറയുന്നത് തനി ജാഹിലിയത്താണ്. ഖുർആൻ പ്രകാരം അവകാശമുണ്ട്, ഖുർആന്റെ അനന്തരാവകാശ പ്രകാരം ഇങ്ങനെയാണ്, അതിനെ ഖണ്ഡിക്കുന്നവൻ 100,000 ഇനാമെന്നും പറഞ്ഞിട്ട് ഒരു ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ട് 2 കഴിഞ്ഞു, ഒരക്ഷരം മിണ്ടുന്നില്ല. എന്താ കാരണം? അവർക്ക് മിണ്ടാൻ നാവില്ലായിയാണോ? ആളില്ലായിയാണോ? സംഘമില്ലായിയാണോ? സാമ്പത്തിക ശേഷിയില്ലായിയാണോ? സ്ഥാപനമില്ലായിയാണോ? സ്പീക്കറില്ലായിയാണോ? ഒന്നുമല്ല. പേരക്കുട്ടികൾക്ക് അവകാശം കൊടുക്കണ്ട എന്ന് ഖുർആനിലുണ്ടെന്ന് പറയാൻ ധൈര്യമുള്ള ഒരു തന്നെ ഈ ഭൂലോകത്തില്ല. ഖുർആൻ നോക്കിയിട്ട് പറയാൻ ധൈര്യമില്ല. ഖുർആൻ നോക്കാതെ പറയാം. നോക്കാതെ എന്തെല്ലാം പറയാ? ഖുർആൻ നോക്കാതെ എന്തെല്ലാം തോന്നിയാസം പറയാ? ഖുർആൻ നോക്കിക്കൊണ്ട് പേരക്കുട്ടികൾക്ക് അവകാശമില്ല എന്ന് ഞാൻ സ്ഥാപിച്ചു തരാ എന്ന് പറയാൻ ധൈര്യമുള്ള ഒരുത്തൻ കേരള മണ്ണിലില്ലെന്നല്ല, ഈ ഭൂലോകത്തില്ല. ഭൂലോകത്തുള്ളവരൊക്കെ എങ്ങനെ ബന്ധപ്പെടാ? ബന്ധപ്പെട്ടില്ലേ? ഭൂലോകത്ത് ഏറ്റവും വലിയ പണ്ഡിത നേതാക്കന്മാരെവിടെയുള്ളത്? ഈജിപ്തില്, സൗദി അറേബ്യയില്, പാകിസ്ഥാനില്, വടക്കേ ഇന്ത്യയിൽ. ഇതല്ലേ ഭൂലോകത്ത് ഏറ്റവും വലിയ പണ്ഡിതന്മാര്? ലോക പണ്ഡിതന്മാര് ഖത്തറില് കർലാവിനെ പോലുള്ള ആൾക്കാരൊക്കെ അല്ലെ ലോക പണ്ഡിതന്മാര്? അവരോട് ചോദിച്ചിട്ട് മറുപടി തന്നില്ല എന്നപ്പ പറയുന്നത്. അതിനി പരിശോധിക്കാം, അവരടുത്ത് മറുപടി ഉണ്ടോ ഇല്ലേ, അവർക്ക് മറുപടി വരാൻ കഴിയോ ഇല്ലേ, മരിച്ച മക്കളുടെ മക്കൾക്ക് അനാഥപോത്രന്മാർക്ക് അവകാശമുണ്ടെന്ന് ഇല്ലെന്ന് സ്ഥാപിക്കാൻ അവർക്ക് കഴിയോ ഇല്ലെന്ന് ഒന്ന് അന്വേഷിച്ചു നോക്കാലോ. കഴിയില്ല എന്ന് 100,000 പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളിവിടെ പ്രസിദ്ധീകരണം മലയാളത്തിൽ ഇറക്കിയിട്ട് 2 കഴിഞ്ഞു. ഇനി ഇതാ നമ്മുടെ കമ്മിറ്റിയുടെ സഹകരണത്തോടുകൂടി അത് ഇംഗ്ലീഷിലാക്കിയിട്ട് പ്രസിദ്ധീകരിക്കാൻ പോവാ. ഇംഗ്ലീഷിലാക്കി കഴിഞ്ഞു, ടൈപ്പ് ചെയ്ത് വെച്ചു, ഇനി മദ്രാസിൽ അത് അച്ചടിക്കാൻ വേണ്ടി കൊടുക്കാൻ പോവാ. അതുകൊണ്ട് ഇപ്പൊ എന്താവുന്നോ അത് നമുക്ക് വേണ്ട. ഈ പേരക്കുട്ടികളെ, മുസ്ലിം സമുദായത്തിലുള്ള അനാഥ കുട്ടികളെ മാത്രം പിടിച്ച് പുറത്താക്കുന്ന കിരാത നിയമം ജാഹിലിയത്ത്, അബൂജാഹിലിന്റെ നിയമം, അത് ഈ ഭൂമുഖത്തും തുടച്ചു നീക്കണമെന്ന് പറയുന്ന തെളിവുകൾ നിരത്തിവെച്ച ഗ്രന്ഥം, അത് ഇംഗ്ലീഷിലും അറബിയിലും ഉറുദുവിലും ഒക്കെ ലോകത്ത് പ്രചരിപ്പിക്കാനാണ് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി ഇവിടെ രൂപം കൊണ്ടുള്ളത്. അതവർ പ്രചരിപ്പിക്കും. അത് ഇന്ന് തന്നെ ഞാനോ എന്നോട് ബന്ധപ്പെട്ടവരോ ഏതെങ്കിലും നിനക്ക് അവസരമായി തീരുകയോ മരിച്ചുപോവുകയോ ചെയ്തിരുന്നാലും ഈ പ്രസ്ഥാനം ഇനി ആർക്കൂടെ മൂടിവെക്കാൻ സാധ്യമല്ല. ഇത് ഈ ലോകത്ത് പ്രചരിക്കണം. ഖുർആനിക പ്രസ്ഥാനമാണ്, ഖുർആനിലെ സത്യമാണ്, കിരാത നിയമങ്ങളെ തച്ചുടക്കാനുള്ള ഖുർആനിക സിദ്ധാന്തവുമായിട്ടാണ് വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. ഈ ഖുർആനോട് ഇനി ഉഗ്ര സമരം ചെയ്തോ എന്ന് പറയുന്ന ആ ആഹ്വാനം ഏറ്റെടുത്തും കൊണ്ട് പ്രവർത്തിക്കാനും ഇവിടെ അതിനുവേണ്ടി പ്രചരണം നടത്താനും അധ്വാനിക്കാനും ത്യാഗം ചെയ്യാനും തയ്യാറുള്ള എഞ്ചിനീയർമാരും ഡോക്ടർമാരും വക്കീലന്മാരും പുറത്തു വരുന്ന യുഗമാണ്, പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന യുഗമാണിത് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നതെന്ന് ആ വിഷയത്തിൽ നമ്മൾ സന്തോഷിക്കുകയും വേണം. കുറെ കാലമായി മുസ്ലിം സമുദായത്തെ ഇട്ടിട്ട് ഇവര് കണ്ണുപൊട്ടി തുടങ്ങിയിട്ട്. മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ കുറച്ച് പോത്തുകളാന്നാ വെപ്പ്. മുയിലേക്കന്മാര് വന്നിട്ട് ഒരു ഇടയനെ പോലെ വന്നിട്ട് വഴിയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തെളിച്ചാൽ പോയിക്കോളണം. മിണ്ടരുത് പറഞ്ഞാൽ മിണ്ടൂല, ചോദിക്കരുത് പറഞ്ഞാൽ ചോദിക്കൂല. അസംബന്ധേ പറയുള്ളൂ, അതൊക്കെ സമ്മതിക്കും വേണം. തോന്നിയാസേ ചെയ്യുള്ളൂ, അതും സമ്മതിക്കണം. ആ കാലം പോയി. അതപ്പോ നമ്മൾ പറഞ്ഞു, ആ കാലം പോയി. ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ആശംസാ പ്രസംഗത്തിൽ എന്റെ സുഹൃത്ത് അബ്ദുറഹ്മാൻ പറഞ്ഞു കഴിഞ്ഞു, സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അഞ്ചു നേരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാണ്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി, നിന്റെ നാദം പരിശുദ്ധനാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന് അള്ളാഹുവിനോട് രണ്ട് കൈയും പൊക്കി പ്രാർത്ഥിക്കുന്ന ഈ ശിർക്കൻ പ്രാർത്ഥന ഇത് അവസാനിപ്പിക്കണം. ഇത് ഖുർആനോത്തല്ല, പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിൽ നിന്ദനാഥൻ എന്ന് പറയുന്നത് ശിർക്കാണ്. ഇത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവസാനിപ്പിക്കുന്നും പറയണില്ല, അവസാനിപ്പിക്കൂല എന്നും പറയണില്ല. രണ്ടും പറയാതിരുന്ന കാര്യം ശരിയാവോ? രണ്ടും പറയാതിരുന്ന കാര്യം ശരിയാവോ? ഒരുപക്ഷെ പറയട്ടെ, സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫുൻ എന്ന് തീർക്കാം. അതിന് തെളിവിത എന്ന് പറഞ്ഞിട്ട് ഒരുത്തം വരട്ടെ. വരൂല, വരാൻ ഉറക്കൂല എന്ന് പറഞ്ഞാൽ എന്നെ പഠിച്ചിട്ടല്ല, എന്നെ പഠിച്ചിട്ടോ നമ്മളുടെ ഈ നാട്ടിലുള്ള ആൾക്കാരെ പഠിച്ചിട്ടോ അല്ല, വന്നാൽ ഇവിടെ ഖുർആനാണ്. ഖുർആനിനെതിരിൽ മറുപടി പറയാൻ ഒരു പണ്ഡിതന് സാധ്യമല്ല. അള്ളാഹുവിന് അള്ളണ്ട് എന്ന് പറയുന്ന വാക്കാണത്, പ്രാർത്ഥനയാണ്. അത് ശിർക്കാണ്. 1200 കൊല്ലായി മുസ്ലിം സമുദായത്തിന്റെ ആചാരത്തിൽ അത് കടന്നുകൂടിയിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ആരാണ്? ബുഖാരിയുടെ ശിഷ്യൻ തിർമതിക്കാരനായ തിർമതി എന്ന് പറയുന്ന അയാളാണ് ആദ്യമായിട്ട് ഈ ശിർക്കൻ പ്രാർത്ഥന ഈ ലോകത്ത് റഷ്യയിൽ നിന്ന് പ്രചരിപ്പിച്ച്. അന്നിപ്പോ ഇന്നത്തെ റഷ്യ എന്ന് വിചാരിക്കണം കേട്ടോ, ജൂതന്മാരുടെ റഷ്യയാണെന്ന്. അവിടെ നിന്ന് പ്രചരിപ്പിച്ചതാണത്. 1200 വർഷമായി അയാളെ കിതാബിലൂടെ പ്രചരിപ്പിച്ചു. ഈ ലോകം മുഴുവൻ അത് പഠിപ്പിച്ചു. ഇന്നും അത് പഠിക്കുന്നു, വായിക്കുന്നു, അപ്രകാരം പ്രാർത്ഥിക്കുന്നു. മുജാഹിദ് നേതാക്കന്മാര് അലി മൗലവി, അമാനി മൗലവി, മൂസ മൗലവി, കെ എം മൗലവി മുതലായവരെല്ലാവരും കൂടി ഒപ്പുവച്ച ബുഖാരി പരിഭാഷയുടെ 97 പേജിൽ പോലും അത് അപ്രകാരം ഉല്ലേഖനം ചെയ്തിരിക്കുന്നു, എഴുതി വച്ചിരിക്കുന്നു പ്രാർത്ഥനയായിട്ട്. അത് തെറ്റാണെന്ന് പറഞ്ഞാൽ അല്ലെന്ന് അവർ പറയണം, പറയട്ടെ. ആ നമ്മൾക്ക് കാണാലോ തെറ്റാണെന്ന്. ഞങ്ങൾ വേർക്കാൻ പാടില്ല, അള്ളാഹു നല്ലെന്ന് പറയാൻ പാടില്ല. അള്ളാഹു നല്ലല്ല, അല്ലെന്നെ അല്ല. അപ്പൊ ഇവിടുന്ന് കടന്നുകൂടി, ആ കടന്നുകൂടിയുടെ സലീൽ നബി പറഞ്ഞത് ബുഖാരിയുടെ ശിഷ്യൻ തുർമദീന്റെ കിതാബിൽ റുവിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന മുപ്പറും തന്നെ കുറച്ച് തടി തപ്പിയിരിക്കുന്നുണ്ടോ. ഈ തുർമദി എന്ന് പറഞ്ഞ ആളുകളെ തന്നെയാണ്, ബുഖാരിന്റെ ശിഷ്യനാണല്ലോ. ഓ റുവിയ, ഒരു റിപ്പോർട്ട് ഉണ്ട്, ആവനെ ചുടുമ്പോൾ മലർത്തി ചുടണം, നീരെ ചാവുള്ളൂ, പക്ഷെ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയാറുണ്ടത്രേ. എന്ന് കുറുക്കം പറഞ്ഞെടുത്തു എന്നാ പറയല്, ആയിക്കോട്ടെ, ആര് പറഞ്ഞാലും ശരി, സംഗതി തടിയപ്പി. മാവനെ ചുടുമ്പോ മലർത്തി ചുടണം, നീലെ ചാവുള്ളൂ എന്നുള്ളത് ശരിയാ, പക്ഷെ ഞാൻ പറഞ്ഞത് ആരോടും പറയണ്ട. അതേപോലെ തുർമ്മതി എന്ത് പറഞ്ഞു? തുർമ്മതി എന്താ പറഞ്ഞത്? ഒറുകിയ ഒരു റിപ്പോർട്ട് കേട്ടിട്ടുണ്ട് ഞാനല്ലേ. എന്നെ കാന യദുഉ ഫീ സലാത്തി യദുഉ, നബി പ്രാർത്ഥിക്കാറുണ്ട്. എന്തെന്ന്? സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫുൻ വസലാമുൻ അലൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, പ്രാർത്ഥിക്കാറുണ്ടെന്ന് 1200 കൊല്ലം മുമ്പ് റഷ്യ എന്ന് മൂപ്പറാണ്ട് വിട്ടു. വിടല്ല, അച്ചടിച്ചു. അല്ല, അന്ന് അച്ചടില്ല കേട്ടോ, എഴുതിയാണ്ട് വരച്ചു. എന്ത്, ഇവിടുത്തെ തുറമുതൽ ഇപ്പോഴും ഉണ്ടത്? ഇപ്പൊ മൂപ്പറ ഇപ്പൊ വലിയ കുറ്റം ചെയ്തിട്ടുണ്ട്, ഒരു വലിയ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു റിപ്പോർട്ട് കേൾക്കാണ്ട് എന്ന് പറഞ്ഞു, അതാണ്ട് എഴുതി ഒക്കെ ചെയ്തു. അപ്പൊ നബി അങ്ങനെ ചെയ്യണ്ടേ, പിന്നെ നമുക്കും ചെയ്തുകൂടെ. ആയി റഷ്യക്കാർ, റഷ്യക്കാർക്ക് ഈ പറഞ്ഞ എന്താ തിരിയോ? റഷ്യക്കാരെന്ന് പറഞ്ഞാൽ അറബികളല്ല, അവർക്ക് റഷ്യൻ ഭാഷ അറിയുള്ളൂ. അവർക്ക് ഇയാൾ പറഞ്ഞത് എന്താണെന്ന് അവർക്കറിയില്ല. അപ്പൊ ആ റഷ്യയിലുള്ള കുറെ ആൾക്കാരാണ് പഠിപ്പിച്ചു നിന്ന് സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫുൻ എന്ന് നബി തയ്യാറാക്കലുണ്ട്, നബി തയ്യാറാക്കലുണ്ട്. ആ നമ്മളും തയ്യാറുന്നു. അങ്ങനെ റഷ്യക്കാർ ആദ്യം തയ്യാറുന്നു. പിന്നെ ആ കിതാബ് വണ്ണം വെച്ച്, വലിപ്പം വെച്ച്, മഹത്വം കൂടി, വലിയ സഹീഹായ കിതാബായിട്ട് ചെന്ന് ഇവിടേക്ക് മക്കത്തും മദീനത്തും ചെന്ന്. അപ്പൊ പിന്നെ സഹീഹായ കിതാബിൽ കാണുന്നതൊക്കെ സഹീഹ് എന്നും പറഞ്ഞിട്ട് മദീനത്തും പഠിച്ചു, മക്കത്തും പഠിച്ചു. ആ പിന്നെ അവിടെ നിന്നിട്ട് വന്നു ഇവിടേക്ക് ഇന്ത്യയിലേക്കൊണ്ട് വന്നു. അപ്പൊ ചുരുക്കത്തിൽ ലോകമൊട്ടാകെ സുബ്ഹാന റബ്ബിക്കാണ്ട് പരന്നു. ആദ്യം എന്താ ഇപ്പൊ പറഞ്ഞത്? അങ്ങനെ കേട്ടിട്ടുണ്ടെന്നേ ഇപ്പൊ ആള് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇന്നോട് ഇന്നാള് പറഞ്ഞെന്ന് ആള് പറഞ്ഞിട്ടില്ല. അരേ ഈ തുറമുഖം പറഞ്ഞിട്ടില്ല. എന്നോട് ഇന്നാള് പറഞ്ഞെന്ന് പറയണം ഹദീസാവണമെങ്കിൽ. അതുപോലും ആള് പറഞ്ഞിട്ടില്ല. പക്ഷേ ലോകത്തൊട്ടാകെ സുബ്ഹാന റബ്ബിക്ക പരത്തി ശിർക്കൻ പ്രാർത്ഥന. നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം സുബ്ഹാന റബ്ബിക്ക പറഞ്ഞോടുകൂടി അതുവരെ ഇതൊക്കെ ബാത്തിലായി. ചുരുക്ക പദമാണ് അള്ളാ കള്ളണ്ടെന്ന് പറഞ്ഞാൽ അള്ള വിടും. പിന്നെ എന്തിനാ നിക്കരിച്ചത്? ഇങ്ങനത്തെ ശിർക്കം പ്രാർത്ഥന മുജാഹിദ് മൗലവി നേതാക്കന്മാരടക്കം അച്ചടിച്ച് പരത്തിയത് തെറ്റാണെന്ന് പറയുന്നത് അത് തെറ്റാതുകൊണ്ട് ദേഷ്യണ്ടായിട്ടല്ല, അത് തെറ്റാതുകൊണ്ട് പറയാണ്. അവരോട് ദേഷ്യണ്ടായിട്ടല്ല, തെറ്റ് തിരുത്തണം. ആര് തെറ്റ് ചെയ്താലും തെറ്റ് തിരുത്തണം. ഖുർആനിലാകുമ്പോൾ പ്രത്യേകിച്ചും തിരുത്തണം എന്നിവിടെ പറയുന്നുള്ളൂ. അതാണ് ഇപ്പൊ നമ്മളുള്ള ദേഷ്യം. എന്നെ ദേഷ്യപ്പെടണോ? അത് ഖുർആനുകൊണ്ട് അങ്ങനെ ഖുർആൻ അങ്ങനെ ആയത്തുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ആർക്കും ചെയ്യാ എന്ന് പറയുകയാണെങ്കിൽ മമാത്തി ഖുർആനില് പൊജ്ജഹത്തുവിന്റെ ഭാഗം ഖുർആനുണ്ട്, രണ്ട് ഭാഗമായിട്ട്. രണ്ടാമത്തെ ഭാഗത്തിൽ ഖുർആനിൽ എന്താണുള്ളതെന്നറിയോ? പുൽ ഇന്ന സ്വലാത്തി, നീ പറയൂ ഇന്ന സലാത്തി എന്റെ നമസ്കാരവും മനസ്സിക്കി എന്റെ മറ്റാരാധനകളും ഇതൊക്കെ അള്ളാഹുവിനുള്ളതാണെന്ന് പറഞ്ഞോ എന്ന് അള്ളാഹു പറഞ്ഞതാ. അപ്പൊ നമ്മുടെ പോജ്യത്ത് വന്നപ്പോ എങ്ങനെ അതില് കുൽ ഇന്ന സലാത്തി മനസ്സിക്കുക മഹയാന്ന് നമ്മൾ അതിലുണ്ടോ? അപ്പൊ എന്താവും? ജി പറഞ്ഞോന്നാവും. അത് നമ്മളോട് പറഞ്ഞതിന്റെ മറുപടി നീയോട് പറഞ്ഞോളേന്നാവും. അപ്പൊ എന്ത് ചെയ്തു നമ്മളവിടെ? നമ്മളെ നിറഞ്ഞ നമ്മുടെ മൈലിയാക്കന്മാരും ഈ ബുഖാരിയും മുസ്ലിമും ഒക്കെ എന്ത് ചെയ്തു? കുൽ എന്ന് പറഞ്ഞത് അവിടെ നാട്ട് വേറെടുത്തി ഒഴിവാക്കി. ഇന്ന സലാത്തി വിലസിക്കുക മഹയായ മമാത്തിന എല്ലാവരും വജ്ജത്ത് വന്നുമ്പോ ചെല്ലാറുള്ളൂ. മക്കത്തും മദീനത്തും അത്രേ ഉള്ളൂ, ബുഖാരിലും മുസ്ലിമിലും അത്രേ ഉള്ളൂ. അപ്പൊ അവിടെ എന്താണ് അങ്ങനെ വരാൻ കാരണം എന്നറിയോ? അത് നബി ചെല്ലിയതാണെന്ന് അവർ പറയേണ്ടത് ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കാം. ഏതായാലും അത് ചെല്ലിപ്പിച്ച ആള് കാഫിറല്ല, അയാൾക്ക് തന്റെ ഇടണ്ട്. അയാളെ കുല്ല അവിടെ നിന്ന് ഒഴിവാക്കണമെന്ന് തീരുമാനിച്ചു. ആ അങ്ങനെ ഒഴിവാക്കി കൊടുത്തപ്പോ അത് പഠിച്ചു. ഈ മുസ്ലിം തുർമതി എന്ന് പറഞ്ഞ ആളെന്താ കൽപ്പിച്ചു കൂട്ടിട്ട് ഇവരെ കൊണ്ട് ഇതിന് പകരം ഒരു സുബ്ഹാന റബ്ബിക്ക ചൊല്ലണം, അത് ഖുർആനിൽ ഉള്ളത് എന്നും പറഞ്ഞിട്ട് ആകെ പഴപ്പിക്കണമെന്ന് തീരുമാനിച്ചു. ഖുർആനുള്ളതൊക്കെ അങ്ങനെ എല്ലാം പോണ്ടോ? ഖുർആനുള്ളത് കുൽ ഇന്ന സലാത്തി എന്ന് ഖുർആനുണ്ട്. ഉജ്ജത്ത് വന്നപ്പോ കുൽ ഇന്ന സലാത്തി എന്ന് ചൊല്ലിയാൽ ധിക്കാരല്ലേ? അള്ളാഹുവിനോട് ഉജ്ജത്ത് എല്ലാം പറയാൻ നമ്മൾക്ക് അധികാരമുണ്ടോ? അപ്പൊ അതുപോലെ സുബ്ഹാന റബ്ബിക്ക എന്ന് അള്ളാഹു നമ്മളോട് ഖുർആൻ നബിയോട് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. പിന്നെ 16 സ്ഥലത്ത് അള്ളാഹുവിനോട് നമ്മൾക്ക് പറയേണ്ട രൂപം എന്നതാണെന്ന് അതും പറഞ്ഞിട്ടുണ്ട്. 16 സ്ഥലം വലിച്ചെറിഞ്ഞിട്ട് അള്ള നബിയോട് പറഞ്ഞ ആ വാക്കെടുത്തിട്ട് ഇപ്പൊ അങ്ങോട്ട് തിരിച്ചടിക്ക. അള്ള നബിയോട് പറഞ്ഞു നിന്റെ രാധം പരിശുദ്ധനാണെന്ന് ശരിയാ സത്യമാ. ഇപ്പൊ നമ്മള് ഇപ്പൊ നബിയല്ല, അപ്പൊ നമ്മളെ പറഞ്ഞ് നിന്റെ രാധം പരിശുദ്ധനാണെന്ന് അള്ളഹാനോട്. ഇപ്പൊ എന്താവും? അള്ളഹാനോട് നിന്റെ രാധം പരിശുദ്ധനാണെന്ന് പറഞ്ഞ കാഫിറായില്ലേ? അപ്പൊ നമ്മള് കാഫിറാവാത്തന്നെ നമ്മൾക്കുള്ള ഒരു ഗുണപ്പതാ. നമ്മളിപ്പോ എന്ത് ചെയ്താലും കാഫിറാവൂല. എന്താ ഒന്നും നിശ്ചല്ല, ഒന്നും നിശ്ചല്ല. പിന്നെ കാഫിറാവുക? കാഫിറാവണെങ്കിൽ എന്തെങ്കിലും പഠിക്കണ്ടേ? അപ്പൊ യാതൊന്നും പഠിക്കാത്തത് കൊണ്ട് നമ്മളിപ്പോ കാഫിറല്ല. പക്ഷെ കാഫിറാവാതിരുന്നാ മതി, ഒന്ന് മുസ്ലിം ആയിക്കിട്ടണ്ടേ? നമ്മൾ ആവശ്യപ്പെടാ. നമ്മളിപ്പോ കാഫിറല്ല, ഞങ്ങളാരിപ്പോ കാഫിറല്ല, മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ മതിയോ? നമ്മൾക്കൊന്ന് മുസ്ലിമായി തീരണല്ലോ. അതിനിപ്പോ എന്താ മാർഗം? ആ മാർഗത്തിനുള്ള ശ്രമപ്പം. നമുക്ക് ഈ സുബ്ഹാന റബ്ബിക്ക് സല്ലല്ലാഹും അല്ലാഹുമ്മ സല്ലും ഇതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ കണ്ട് ഒഴിവാക്കിയിട്ട് നമ്മൾക്കൊന്ന് മുസ്ലിമായിട്ട് നിക്കരിക്കണം, എന്നിട്ട് നോമ്പ് നോക്കണം, അങ്ങനെ ഹജ്ജ് ചെയ്യണം, എന്നിട്ട് ആ 3 എണ്ണം പോരാ, പിന്നെ ഒരു 7 എണ്ണം വേറുണ്ട്, പിന്നെ 2 എണ്ണമല്ല 7 എണ്ണം ഉണ്ട്, ഇനി അതിന് 10 എണ്ണത്തിന് 5 എണ്ണപ്പേ നമ്മളെടുത്തുള്ളൂ, അത് പോരാ, 5 എണ്ണം കൂടി പൂർത്തിയാക്കണം, എന്നിട്ടൊരു മുസ്ലിം പരിപൂർണ മുസ്ലിമായിട്ട് കഴിയുന്നിടത്തോളം ജീവിച്ച് മരിക്കണം എന്നുള്ളതാണ് ഇപ്പൊ ഖുർആൻ സുന്നത്തുകാരുടെ ആ സിദ്ധാന്തപ്പതാ. വേറെ ഒരു തകരാറിപ്പൊ ഞാൻ ഈ പറയുന്നതിലില്ല. നമ്മളെല്ലാവരും ഖുർആൻ സുന്നത്തുകാര്, അത് ഇപ്പൊ സമ്മതായിട്ടില്ലെങ്കിലും സമ്മതിക്കേണ്ടി വരും. എല്ലാവരും ഖുർആൻ സുന്നത്തുകാരാവണം, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇവിടെ ഖുർആനും ഞങ്ങൾ സ്വീകരിക്കൂല, ഹദീസും സ്വീകരിക്കൂല, സുന്നത്തും സ്വീകരിക്കൂല, മതം തന്നെ സ്വീകരിക്കൂല എന്ന് പറഞ്ഞപ്പോ ആരോടെന്ത് പറയാനാ? മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ അവരുടെ പ്രത്യേക പ്രമാണമാണെന്ന് എല്ലാ വിഭാഗവും സമ്മതിച്ചിട്ടുണ്ടല്ലോ. അതിനുള്ള കാര്യമായതുകൊണ്ട് എല്ലാവരും അത് സ്വീകരിക്കേണ്ടി വരും എന്ന് പറയാം. അപ്പോ ഇസ്ലാം കാര്യം 10 ഉണ്ട്, തർക്കമൊന്നുമില്ല വിഷയത്തിൽ. തർക്കം തീർന്ന് 5 അല്ല 10 ഉണ്ട്. അതിലൊന്നാമത്തെ അക്ഷരാഭ്യാസം. അതിവിടെ നമ്മള് കുറക്കെ പങ്ങട്ടായി, ഇപ്പോഴും പൂർത്തിയായിട്ടില്ല കേട്ടോ. മലപ്പുറം ജില്ലയിൽ ഇവിടെ ഭൂരിപക്ഷക്കാർ നമ്മളാണ്. മലപ്പുറം ജില്ല ഭൂരിപക്ഷ മുസ്ലിംകളുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. 70-75% മുസ്ലിംസ് ഉണ്ട്, തർക്കണമൊന്നുമില്ല. അക്ഷരാഭ്യാസത്തിലോ എത്ര ശതമാനം? 70-75% ഉണ്ടോ? അക്ഷരാഭ്യാസത്തിൽ 70-75% 50-55% ഉണ്ടോ? ഇല്ല, 40. അപ്പോ ആളധികം ഉണ്ട്, പഠിപ്പ് കുറവാണ്. അതോടൊപ്പത്തെ കാര്യം ഭൂരിപക്ഷമാണ് നമ്മൾ ആൾക്കാരുണ്ട്, പക്ഷേ ശതമാനം പഠിപ്പിന്റെ അവിടെ എത്തുമ്പോ 35 തട്ടണം, പിന്നെ 40 ഉള്ളൂ. 75 ഉണ്ട് ശതമാനം എണ്ണത്തിൽ. പഠിക്കാൻ നോക്കുമ്പോ 40 ഉള്ളൂ എന്ന് പറഞ്ഞാ പഠിച്ചത് എന്താ? എന്താ പോയി 40% പഠിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? മൂത്തോടത്ത് വളപ്പിൽ അഹമ്മദ് ബോക്കറിൽ നിന്ന് എഴുതാൻ പഠിച്ചു എന്ന് അത്രയും അറിയുള്ളൂ, വേറെ അറിയില്ല. അവരൊക്കെയാണ് പിന്നെ 40% എന്ന് പറഞ്ഞത്. അല്ലാതെ ഖുർആൻ വായിക്കാനോ ഖുർആന്റെ പരിഭാഷ വായിക്കാനോ പഠിച്ചെന്നല്ല. അത് അതിലൊരു 4% ഉണ്ടാവുള്ളൂ. ഈ 40 പിന്നെ 36 തട്ടിയിട്ടൊരു 4% ഒരു ലേഖനം വായിച്ചിട്ട് ഒരു ഗ്രന്ഥം വായിച്ചിട്ട് കാര്യം മനസ്സിലാക്കാനുള്ള കഴിവുള്ളൂ. ഭൂരിപക്ഷം നമ്മളാണേനും. ഇത് പോരാ, നമ്മൾ ഭൂരിപക്ഷമാണെങ്കിൽ ഈ വിദ്യാഭ്യാസത്തിലും നമ്മൾ ഭൂരിപക്ഷമാവണം. ഭൂരിപക്ഷം ആയിക്കോട്ടെ എന്ന് നിർബന്ധമില്ല, എല്ലാ സ്ഥലത്തും നമ്മൾ ന്യൂനപക്ഷം ആയിക്കോട്ടെ മതി. പക്ഷെ ആ ന്യൂനപക്ഷക്കാരൊക്കെ വിദ്യാഭ്യാസമുള്ളവരാവണമെന്ന് അപ്പൊ നമ്മൾ ആവശ്യം. അതാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ അത് ഒരു തെറ്റായ കാര്യമാണോ? ഖുർആൻ സുന്നത്തുകാർ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റായ കാര്യമല്ല. എന്നപ്പോ ഖുർആൻ സുന്നത്ത് എന്ന് പറയുന്നത് എന്താണ്? അതൊന്ന് മനസ്സിലാക്കാം. എന്താണിപ്പോ ഒരു വ്യത്യാസം വന്നത്? ഖുർആൻ സുന്നത്തുകാര് സുന്നത്ത് ജമാഅത്തുകാര് എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യാസമുണ്ട് ഇല്ലേ? അത് കേട്ടാലും മനസ്സിലാവില്ലേ? ഖുർആൻ സുന്നത്തുകാരെന്ന് പറയുമ്പോ വളരെ വ്യക്തമായിട്ട് ആദ്യം തന്നെ ഖുർആൻ കാണാനുണ്ട്. സുന്നത്ത് ജമാഅത്തുകാർ എന്ന് പറയുമ്പോ ഖുർആൻ വ്യക്തമായിട്ടും കാണാനില്ല, പരോക്ഷമായിട്ടും കാണാനില്ല. അവിടെ എന്തേ ഉള്ളൂ? സുന്നത്ത് ജമാഅത്തിന് മാത്രം തന്നെ ഉള്ളൂ. ചെറുതായിട്ടോ അതിന്റെ മുന്നിലോ പിന്നിലോ എഴുതിയിട്ടില്ല, ഖുർആൻ എഴുതിയിട്ടില്ല, പറച്ചിലും ഇല്ല, എഴുതിട്ടില്ല. അപ്പൊ സുന്നത്ത് ജമാഅത്തും ഖുർആൻ സുന്നത്തും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് ഉറപ്പായില്ലേ? ഉറപ്പായില്ലേ? ഖുർആൻ സുന്നത്തുകാരത്ത് ഖുർആൻ ആദ്യമുണ്ട്, സുന്നത്ത് ജമാഅത്തിനകത്ത് ഖുർആൻ ആദ്യമില്ല, അവസാനമില്ല. അപ്പൊ സുന്നത്ത് ജമാഅത്തുകാരൊക്കെ ഇപ്പൊ ഖുർആൻ നിഷേധിച്ചവർ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, ഇവിടെ പറഞ്ഞിട്ടില്ല എന്നേ ഇപ്പൊ പറയണുള്ളൂ. സുന്നത്ത് ജമാഅത്തുകാർ 1000 കൊല്ലമായിട്ട് ഖുർആൻ മുദ്രാവാക്യത്തിൽ പറയാറില്ല. പിന്നൊരു കൂട്ടർ വന്നിട്ടാണ് നമ്മൾ മുജാഹിദ് മൗലവിമാർ, മുജാഹിദ്ങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. എനിക്കുള്ള അനുയായികളിൽ ഭൂരിഭാഗം മുജാഹിദികളാണ്. മുജാഹിദികളോട് ഇയാൾക്ക് ഒരു ദേഷ്യമുണ്ടെന്ന് തെറ്റിദ്ധരിക്കണ്ട. ഞാൻ ഖുർആൻ സുന്നത്തുകാർക്കുള്ള അനുയായികളിൽ ഭൂരിഭാഗം മുജാഹിദുകൾ, കുറെ സുന്നികൾ, കുറെ ജമാഅത്തുകൾ, അധികം ഒന്നുമില്ലെങ്കിലും എല്ലാ വിഭാഗത്തിൽ നിന്നും ഞങ്ങളോട് അനുഭാവമുള്ളവരുണ്ട്, ആദർശ ബന്ധുക്കളായിട്ടുണ്ട്, സഹകരിക്കുന്നവരുണ്ട്, സഹായിക്കുന്നവരുണ്ട്, കുറച്ചൊക്കെ ഉള്ളൂ ഇരിക്കട്ടെ. അപ്പോ മുജാഹിദീങ്ങൾ എന്ന് പറയുമ്പോ പെട്ടെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. മുജാഹിദ് മൗലവിമാരെ സംബന്ധിച്ചാണ്, അതുപോലെ ജമാഅത്തിലുള്ള മൗലവിമാരെ സംബന്ധിച്ച്, സമസ്തയിലുള്ള മൗലവിമാരെ സംബന്ധിച്ച്, മുസ്ലിംമാരെ സംബന്ധിച്ച് അവരാണ് ഞങ്ങളെപ്പോഴും ഈ സമൂഹം പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. സാധാരണക്കാരെ ഉദ്ദേശിക്കാറില്ല. എന്താ കാരണം? ന്യായമായ കാരണമുണ്ട്, അതന്നെ കാരണം. എന്താ ന്യായമായ കാരണം? എന്താണ്? സാധാരണക്കാരതിൽ ഒന്നിലും കക്ഷികളല്ല, പ്രതിയോഗികളല്ല, വിരോധികളല്ല. മുജാഹിദ് സാധാരണക്കാർക്കും ജമാഅത്ത് സാധാരണക്കാർക്കും സുന്നി സാധാരണക്കാർക്കും ഒക്കെ എന്തേ ഒരു ലക്ഷ്യമുള്ളൂ എന്നറിയോ? അള്ളാഹും റസൂലും പറഞ്ഞ മാതിരി മുസ്ലിമായിട്ട് ജീവിച്ച് മരിക്കണം, അവരെ ലക്ഷ്യതാണ്. അപ്പോ അതിൽ കൊണ്ടേട്ട് പിന്നെ തിരിച്ചുകൊണ്ടുപോവുക, ആര്? ഈ മൗലവിമാര് തിരിച്ചുകൊണ്ടുപോവുക. ഞങ്ങൾ പറയുന്നതാണ് അള്ളാഹും റസൂലും പറഞ്ഞതെന്ന് ജമാഅത്തിൽ പറയും. മുജാഹിദ് മൗലവിമാർ വന്നിട്ട് പറയും, അല്ല അവർ പറഞ്ഞതല്ല, ഞങ്ങൾ പറയുന്നതാണ് അള്ളാഹും റസൂലും പറഞ്ഞതെന്ന് ഇവരും പറയും. ഇത് രണ്ടുമല്ല, ഞങ്ങളുടെ അള്ളാഹും റസൂലും പറഞ്ഞ മുഴുവള്ളതെന്ന് സുന്നിയുടെ മൗലവിയക്കന്മാരും പറയും. സാധാരണക്കാർ കഴിഞ്ഞോ? മൂന്ന് വിഭാഗത്തിലുള്ള സാധാരണക്കാർ കഴിഞ്ഞു, മൂന്ന് കൂട്ടരും പറഞ്ഞ അള്ളാഹും റസൂലും പറഞ്ഞാണെന്നാണ്. ഏതെങ്കിലും ആവട്ടെ, അതിൽ കുറച്ച് ഭേദം മുജാഹിദ് മൗലവിമാര് പറയുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. മുജാഹിദ് മൗലവിമാർ ഖുർആൻ സുന്നത്ത് പ്രചരണത്തിന് വേണ്ടി രൂപം കൊണ്ട 60 കൊല്ലമായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏക സംഘടന നദ്വത്തുൽ മുജാഹിദ് എന്നൊക്കെ പറയുമ്പോ ഒച്ചപ്പാടിൽ പറയുമ്പോ കുറക്കെ സത്യമായിരിക്കും വിചാരിച്ചു. അങ്ങനെ പാലക്കാട്ടെ മുജാഹിദ് സമ്മേളനത്തിൽ ഒരു സോവനീറാണ്ട് ഇറക്കി 10,000 കോപ്പി. എന്തായാലും എഴുതിയിരിക്കുന്നത്, അതിൽ എഴുതിയിരിക്കുന്ന നോക്കുമ്പോ ഖുർആനും പോരാ, സുന്നത്തും പോരാ, പിന്നെ കുറച്ച് ഇജ്മാഉം വേണം, പിന്നെ കുറച്ച് ഖിയാസും വേണം. അപ്പൊ പിന്നെന്താപ്പോ? പിന്നെന്താപ്പോ ഈ 60 കൊല്ലമായിട്ട് ഖുർആൻ സുന്നത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി നിന്ന് മുജാഹിദ് മൗലവിമാർ ഇപ്പൊ 60 കൊല്ലം കഴിഞ്ഞപ്പോ ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസും 4 പതിനുള്ളിലുണ്ട്. ഈ പാലക്കാട് കഴിഞ്ഞ് വാർഷിക സമ്മേളനത്തിൽ, സ്റ്റേറ്റ് സമ്മേളനത്തിൽ പ്രചരിപ്പിച്ച 10,000 കോപ്പി പ്രചരിപ്പിച്ച സോവനീറിന്റെ വത്താൻ അടുക്ക എഴുതി വെച്ചിരിക്കണം. എന്തെന്ന്? ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസും ഇതൊക്കെ നമ്മുടെ പ്രമാണമാണെന്ന്. അപ്പൊ അതിനല്ലേ സമസ്തക്കാരും പറയണത്, ഷാഫി മദ്ഹബുകാരും പറഞ്ഞത് തന്നെയല്ലേ, ഇവിടെ എല്ലാ മദ്ഹബുകാരും സുന്നത്തെ മാത്രം ഒക്കെ പറഞ്ഞത്. അപ്പൊ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല. കാര്യമായിട്ടുള്ള വ്യത്യാസം എന്താണെന്നറിയോ? മാലി മൗലൂദും ഓതലില്ല, അതിപ്പോ ശരിയായ സുന്നികളും ഓതലില്ല. അപ്പൊ അവിടെ ഏതാണ്ട് സമയം? പിന്നെന്താ? നിസ്കാരത്തിന്റെ ശേഷം ദ്വാർക്കലില്ല എന്നാ, അത് നിർബന്ധമാണെന്ന് സുന്നികൾക്കൊന്നും വാദമില്ല. സുന്നത്താണ്, സുന്നത്തല്ലെങ്കിൽ തർക്കലില്ല എന്നൊക്കെ അല്ലാതെ അത് ഫർളാണ് സുന്നത്താണെന്ന് സുന്നികളും പറയില്ല.
ഇസ്ലാമിൻ്റെ സന്ദേശം ഇതാണ് കേൾക്കുക സോദരരെ, ആരാധിക്കാൻ അർഹനൊരുത്തൻ അല്ലാഹുവല്ലാതില്ലെന്നേ, അല്ലാഹുവല്ലാതില്ലെന്നേ. ഇസ്ലാമിൻ്റെ സന്ദേശം ഇതാണ് കേൾക്കുക സോദരരെ, ആരാധിക്കാൻ അർഹനൊരുത്തൻ അല്ലാഹുവല്ലാതില്ലെന്നേ, അല്ലാഹുവല്ലാതില്ലെന്നേ. ഇസ്ലാമിൻ്റെ സന്ദേശം ഇതാണ് കേൾക്കുക സോദരരേ, ആരാധിക്കാൻ അർഹനൊരുത്തൻ അല്ലാഹുവല്ലാതില്ലെന്നേ, അല്ലാഹുവല്ലാതില്ലെന്നേ. ഇസ്ലാമിൻ തിരു സന്ദേശം ഇതാണ് കേൾക്കുക സോദരരെ.
വായിക്കുക നാം വളരുക വളരുക ലോകരിലുത്തമരാകുക.